പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. കാരുണ്യവാനായ പിതാവേ, ഇന്ന് രാവിലെ സമയം ഈ ദിവസത്തിന്റെ ഫലത്തെ നേരിട്ടുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിലായിരിക്കുന്നതിനായി ലഭിച്ചിട്ടുള്ള സൌഭാഗ്യത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഈ ദിവസം എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, എന്നാൽ ആരാണ് ഈ ദിവസത്തെ നടത്തുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. അതിനാൽ ഇന്നും നാളെയും നിത്യതയും നടത്തുന്നവനെ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നീ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് അവനെ ഏറ്റവും നല്ലവണ്ണം സേവനം ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞങ്ങളെ അറിയാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇത് ഞങ്ങളുടെ സമ്പൂർണമായ ഉദ്ദേശമാകുന്നു. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനായി നീ ഇത് സത്യമാണെന്ന് അറിയുന്നുവല്ലോ. വരുവാനിരിക്കുന്ന ഈ ദിവസത്തിന്റെ ഭാഗത്തോടൊപ്പം നിന്റെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ തന്നെ നിനക്ക് ഭരമേൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കിരിക്കാം. നന്ദിയുണ്ട്. ഇവിടെ വേറൊന്നുകൂടിയുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന കാണപ്പെടുന്ന ശ്രോതാക്കൾക്കും കൂടാതെ രാജ്യത്തെല്ലായിടത്തു നിന്നും ഇവിടേക്ക് സംബന്ധപ്പെട്ടിരിക്കുന്ന കാണപ്പെടാത്ത ശ്രോതാക്കൾക്കും ഇന്ന് രാവിലെ പ്രഭാതവന്ദനം നേരുന്നു. ഈ മർമ്മപ്രധാനമായ വിഷയത്തെ സംസാരിക്കുന്നതിനായി ഇന്ന് രാവിലെ സമയം ഈ മഹത്തായ അവസരത്തെ ഇവിടെ വരുന്നതിനായി എനിക്ക് തന്നിരിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇത് വാസ്തവമായും സ്വല്പം ഒരു കുഴപ്പമുണ്ടാക്കുന്നു. കാരണം എന്റെ മുമ്പിലായി മറകളുണ്ടായിരിക്കുന്നതിനാൽ എനിക്ക് ഇടത്തുള്ളവരോടും വലത്തുള്ളവരോടും സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ കാണപ്പെടാതെയുള്ള ശ്രോതാക്കൾക്കും എന്റെ വലത്തായിട്ട് ഓഡിറ്റോറിയവും കൂടാതെ ഇടത്തായിട്ട് കായികാഭ്യാസശാലയുമാകുന്നു. അങ്ങനെ എനിക്ക് ഒരു ഇടതുവശക്കാരെയും വലതുവശക്കാരെയും ഉണ്ടാക്കിക്കൊണ്ട് ഈ തുറന്ന മറകൾക്കും ഇടയിലായി ഞാൻ ഇവിടെ നിൽക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് ഓഡിറ്റോറിയത്തിലും കായികാഭ്യാസശാലയിലും 8-ാമത്തെ പെൻ സ്ട്രീറ്റിലുള്ള പള്ളിയിലും ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. നമുക്കുള്ളതായ ടെലിഫോണിന്റെ പദ്ധതി ഈ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലവുമായി മറ്റുള്ള സ്ഥലങ്ങളെ ബന്ധിക്കുന്നു. കർത്താവിൽ നമുക്കൊരു അത്ഭുതകരമായ സമയമുണ്ടായിക്കഴിഞ്ഞിരിക്കെ ഇന്ന് രാവിലെ ഈ യോഗത്തിൽ വലിയ പ്രതീക്ഷകളോടെയായിരിക്കുന്നു. ഇന്ന് രാത്രിയിലെ യോഗം ഈ 4 ദിവസത്തെ സുവിശേഷ പ്രചാരണ യോഗത്തിന്റെ അവസാന ദിവസമായിരിക്കെ ഇന്ന് വരാവുന്നവരായ എല്ലാവരെയും ഞാൻ ഇവിടെയായിരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് എന്തെങ്കിലും അത്യധികം അസാധാരണമായ കാര്യത്തെ പ്രവർത്തിച്ചിട്ട് നമുക്കൊരു മഹത്തായ ഉച്ചാവസ്ഥ തരുമെന്ന്, അതത്രയുമായിട്ട് അവൻ രോഗികളെ അവരെ സൌഖ്യമാക്കിയും അവൻ സാധാരണയായി ചെയ്യാറുള്ള മഹത്തായ കാര്യങ്ങളെ പ്രവർത്തിക്കുമെന്നും നാം വിശ്വസിക്കുന്നു. അതിനാൽ നാം വൈകിട്ടത്തേക്ക് വലിയ പ്രതീക്ഷയോടെയായിരിക്കുന്നു. പൊതുജനങ്ങളെയും എല്ലാ സമുദായത്തിൽപ്പെട്ട എല്ലാ സഭകളെയും നാം സ്നേഹപൂർവ്വം ക്ഷണിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഒരു ക്രിസ്ത്യാനിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. നാം പാപികളായ ജനങ്ങൾ കടന്നുവന്ന് നമ്മോടൊപ്പമാകുന്നതിനായി അവരെ വിളിക്കുകയാണ്. നാം ജീവിക്കേണ്ടതായ കർത്താവിന്റെ മാർഗം എന്താണെന്ന് നാം അവരെ പഠിപ്പിക്കുന്നതിനായി ഏറ്റവും നല്ലവണ്ണം ശ്രമിക്കുന്നു. ശ്രോതാക്കൾ ഭയാശങ്കകൾ ഇല്ലാതിരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഞാനും ഭയാശങ്കകളോടുകൂടി ആയിരിക്കില്ലെന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ രാത്രിയിൽ എനിക്കൊരു ശക്തിയേറിയതും വളരെയധികം ക്ലേശത്തോടുകൂടിയ ഒരു രാത്രിയുമായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ പറയുന്നതായ കാര്യങ്ങൾ ന്യായവിധി ദിവസത്തിൽ എനിക്ക് തന്നെ ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കൂടാതെ ഞാൻ ഈ കാര്യങ്ങളെ പറയുന്നില്ലെങ്കിൽ അതെന്നെ ന്യായവിധി നാളിൽ ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ അത് അത്രയും പ്രയാസമേറിയതാക്കിയിട്ട് അത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ സമയം ഈ മഹത്തായ വിഷയമായ വിവാഹവും വിവാഹമോചനവും എന്ന കാര്യത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നതാണ്. ഞാൻ ഇതിനെ സൺഡേ സ്കൂൾ പോലെ ആക്കിയതിന്റെ കാരണം ഈ വിഷയത്തിന്മേൽ ഒരു പ്രസംഗം നടത്തുന്നതിന് പകരം നമുക്കിതിനുമേൽ നമ്മുടേതായ സമയത്തെ എടുത്തുകൊണ്ട് സംസാരിക്കാൻ കഴിയുമെന്നതിനാലാണ്. ഇത് തിരുവെഴുത്തിൽ നിന്നുള്ള ഒരു പഠനമാണ്. ഞാൻ ഈ കാര്യത്തെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത്, നാം ഈ ടേപ്പിനെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഇതേതെങ്കിലും ശുശ്രൂഷകന്റെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമുള്ള ശുശ്രൂഷകരുടെയോ കയ്യിൽ എപ്പോഴെങ്കിലും എത്തിച്ചേരാനിടയുണ്ട്. ഇതിനെക്കുറിച്ച് സഭ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ ടേപ്പിനെ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായി ഇത് പള്ളിയുടെ സമിതി കാണുന്നതിനായി ഞാൻ സഹോദരൻ ഫ്രെഡിനോട് അപേക്ഷിക്കുന്നു. കൂടാതെ ദേശത്തെല്ലായിടത്തുമായി ടേപ്പ് റെക്കോർഡുമായി ഇത് ടേപ്പ് ചെയ്യാനിരിക്കുന്നവർ ഇതിനെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് സഹോദരൻ സോത്മാനിൽ നിന്നും കേൾക്കുന്നതുവരെ ദയവായി ഈ ടേപ്പുകൾ പ്രസിദ്ധീകരിക്കരുത്. ഇപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും എന്റെ ശുശ്രൂഷകരായ സഹോദരന്മാർ അല്ലെങ്കിൽ ആരെങ്കിലും ക്രിസ്ത്യാനികൾ എവിടെയെങ്കിലുമുള്ളവർ ഈ വിഷയത്തെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായത്തോട് വിയോജിക്കുവാനിടയുണ്ട്, നിങ്ങൾ അതിനെ വിമർശിക്കയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനതിനെ പഠിപ്പിക്കുന്നതായ രീതിയെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ കൊള്ളാം. ഒരു ശുശ്രൂഷകനോ ഒരു ഇടയനോ ആയിരിക്കെ നിങ്ങൾക്കതിനുള്ള അധികാരമുണ്ട്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് കാര്യത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. ഈ കാര്യത്തിൽ രണ്ട് വലിയ ശിക്ഷണങ്ങളുണ്ട്. അങ്ങനെ രണ്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ അവയിലേതെങ്കിലും ഒന്ന് ശരിയായിരിക്കണം, അല്ലെങ്കിൽ അവയിലൊന്നും ശരിയല്ല. അതുകൊണ്ട് ഈ കാര്യത്തെ സ്ഥിരമാക്കുന്നതിന് ഇന്ന് രാവിലെ നാം തിരുവഴുത്തിലേക്ക് നോക്കി ശ്രമിക്കുവാൻ പോകുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തിരുവഴുത്തിൽ നിന്നുള്ള ചോദ്യമാണെങ്കിൽ തീർച്ചയായും അതിനായി തിരുവഴുത്തിൽ ഒരു ഉത്തരമുണ്ട്. ഞാൻ ഈ വിഷയത്തെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്നുകൂടി ശരിക്കു പറഞ്ഞാൽ വചനത്തിന്മേൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വിശേഷിച്ചും ക്രിസ്ത്യാനികളായ നിങ്ങൾ ഓരോരുത്തരോടും ഞാനിത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇന്ന് രാവിലെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. കൂടാതെ ഇന്ന് രാവിലെ ശ്രോതാക്കളായി ഇവിടെ കാണപ്പെടാതെ ഇത് ശ്രദ്ധിക്കുന്ന നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ആത്മാർത്ഥമായും സത്യസന്ധനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ പ്രസ്താവനകളെ നടത്തുമ്പോൾ അത് ആരെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ അതിന്മേൽ ജീവനും മരണത്തിനും ഇടയ്ക്കുന്ന പോലെ അതിന്മേൽ തൂങ്ങിക്കിടക്കുമെന്ന് നാം മനസ്സിലാക്കുന്നു. നിങ്ങളിൽ പലരും വിശ്വസിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകും. ഒരുപക്ഷെ പലരും അത് ചെയ്യില്ല എന്നും തീർച്ചയാണ്. എന്നാൽ എന്റെ ശുശ്രൂഷയിൽ എന്നെ കേൾക്കുന്നതിനായും ഞാൻ എന്താണ് പറയുന്നതെന്ന് ഗ്രഹിക്കുന്നതിനായും ജനങ്ങൾ വരുന്നു എന്നെനിക്കറിയാം. അവർ അന്തർദേശീയമായും അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും വിദേശത്തു നിന്നുമായിട്ട് വളരെ പേർ ഇന്ന് രാവിലെ സമയം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ആ മനുഷ്യരുടെ നിത്യമായ ലക്ഷ്യസ്ഥാനം നിങ്ങളുടെ കൈകളിൽ കിടക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. കാരണം നിങ്ങൾ എന്താണോ പറയാൻ പോകുന്നത് അത് അവർ എടുക്കാൻ പോകുകയാണ്. അതിനാൽ അത് നിങ്ങളുടെ മേലിടുന്ന ക്ലേശത്തെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവം എന്നെ അതിനുവേണ്ടി ഉത്തരം പറയാനിടയാക്കും. അതിനാൽ എനിക്ക് കഴിയാവുന്നിടത്തോളം ആത്മാർത്ഥതയോടെ ഞാൻ ഈ വിഷയത്തെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ നമ്മുടെ സഹോദരിമാരോടും അപേക്ഷിക്കുകയാണ്, ഞാൻ എന്റെ ചില വാക്കുകളെ ഇതിൽ നിന്നും എടുത്തു മാറ്റിക്കളഞ്ഞു. അതിനാൽ എനിക്കത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ കഴിയുന്നതാണ്. ഒരു മിശ്രിത ശ്രോതാക്കളുടെ മുമ്പിൽ പറയപ്പെടാൻ കഴിയാത്ത ചില കാര്യങ്ങളെ എടുത്തു മാറ്റിയത് ഇന്ന് രാവിലെ സമയം ബില്ലിയുടെ പക്കലുണ്ട്. അവയിൽ ഒരുപക്ഷെ ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്റെ ഏറ്റവും നല്ല അറിവിനനുസരിച്ച് നിങ്ങളുടെ ഒരു സഹോദരനിൽ നിന്നെന്ന പോലെ അത് സ്വീകരിക്കുക. നിങ്ങളൊരു ഡോക്ടറിന്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കും. അദ്ദേഹത്തിന് അത് വളരെ വ്യക്തമായ വാക്കുകളാൽ നിങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ യൗവനക്കാരും യൗവനക്കാരികളുമായ നിങ്ങളിൽ ചിലർക്ക് ഒരു തെറ്റായ ധാരണ ഇതിന്മേൽ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിത് വിശ്വസിക്കുന്നതിനും നിശബ്ദരായിരിക്കുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. ഓർക്കുക, സത്യത്തെ സത്യമായി തന്നെ പ്രസ്താവിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ പറയപ്പെടുന്നതിൽ നിന്നും നിങ്ങളിൽ പലരും വിയോജിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ തിരുവെഴുത്തിനാൽ അത് തെളിയിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആദരവോടെ മാത്രമായിരുന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ധാരണയും ഞാൻ കഠിനമായി തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് ഒരു സാമാന്യ ബോധവും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ ഇത് വിശദീകരിച്ചു തരുമെന്ന് ഞാൻ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ വിഷയത്തിന്മേൽ ഒന്നര മണിക്കൂറോ അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതലോ ഞാൻ ദീർഘിച്ചേക്കാനിടയുണ്ട്. അത് എത്ര നേരമെടുക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കുന്നു എന്നറിഞ്ഞിരിക്കെ ഈ സമയം ഞാനിത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. അതുമല്ല, അവർ അവരുടെ പാസ്റ്ററിന്റെ വാക്കുകളെ സ്വീകരിക്കുന്നു. തീർച്ചയായും ഞാനും ഒരു പാസ്റ്ററായിരുന്നു. അതിപ്രകാരം ജീവനും മരണത്തിനും ഇടയ്ക്കുന്ന പോലെ അവർ പാസ്റ്ററിന്റെ വാക്കുകളെ സ്വീകരിക്കുന്നു. അവർ പുരോഹിതന്റെ വാക്കുകളെ ജീവനും മരണവും എന്ന പോലെ എടുക്കുന്നു. ഒരുപക്ഷെ പാസ്റ്റർ തന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തനിക്കറിയാവുന്ന എല്ലാ രീതിയിലും കൂടെ താൻ സെമിനാരിയിൽ പഠിച്ചതുപോലെ തന്റെ ജനങ്ങളെ പഠിപ്പിക്കും. വിവിധ മതങ്ങൾക്കും പുരോഹിതന്മാരുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പാസ്റ്റർ എന്ന് വെച്ചാൽ വാസ്തവത്തിൽ ഒരു പുരോഹിതനാണ്, അതൊരു മധ്യസ്ഥതയാണ്. അതുകൊണ്ട് ഒരു പുരോഹിതൻ സെമിനാരിയിലോ സന്യാസി മഠത്തിലോ താൻ പഠിച്ചതായ കാര്യങ്ങളെ അവൻ വളരെ ആഴമേറിയ സത്യസന്ധതയോട് തന്റെ ജനങ്ങളോട് പറയുന്നു. എന്നാൽ എനിക്ക് സെമിനാരിയിലോ സന്യാസി മഠത്തിലോ പഠിച്ച അനുഭവമില്ല, അതിനെതിരായിട്ട് യാതൊന്നും തന്നെയില്ല. എന്നാൽ എന്റെ ജീവിതം ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. ഞാൻ വെറുമൊരു ബാലനായിരിക്കുമ്പോൾ തന്നെ എന്നെ വിളിക്കപ്പെട്ടു. ഇവിടെയുള്ള യൂട്ടിക്കാപ്പൈക്ക് എന്ന സ്ഥലത്ത് വെച്ച് എനിക്ക് 7 വയസ്സുള്ളപ്പോൾ നൽകപ്പെട്ടതായ കാണാവുന്നതും കേൾക്കപ്പെടാവുന്നതുമായ അടയാളത്തിൽ അഗ്നിസ്തംഭം ചെടിപ്പടർപ്പിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. എന്റെ പിതാവ് ശ്രീമാൻ ഒ എച്ച് വാദൻ എന്നയാളിന് ജോലി ചെയ്തിരുന്നു. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചുപോയത്. നിങ്ങൾ പുസ്തകം വായിച്ച് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ആ സമയം തൊട്ട് അത് നദിക്കരയിലേക്ക് വരികയും ജനങ്ങളുടെ മുമ്പിൽ അത് പ്രത്യക്ഷമാകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പലവട്ടം അതിന്റെ പടമെടുക്കുകയും വാഷിംഗ്ടൺ ഡി സിയിലുള്ള മതപരമായ കലാവസ്തുക്കൾ സൂക്ഷിക്കുന്ന ഹാളിൽ അത് കിടക്കുന്നു. ശാസ്ത്രീയമായ പടമെടുത്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഏക അമാനുഷികമായ ചിത്രമായിട്ട് എടുക്കപ്പെട്ടത് അതവിടെ കിടക്കുന്നു. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അതേ അഗ്നിസ്തംഭം അതേ കാഴ്ചയോടും അതേ രീതിയിലും കിടക്കുന്നു. അത് യേശുക്രിസ്തു ദൈവപുത്രനായി ആത്മാവിന്റെ രൂപത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ആദ്യത്തെ വരവെങ്കിൽ അവൻ മനുഷ്യപുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ഇപ്പോൾ അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു. 1000 ആണ്ട് വാഴ്ചക്കാലത്ത് അവൻ ദാവീദ് പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവനെക്കുറിച്ച് പ്രവചിച്ചിരുന്നതുപോലെ അവൻ മനുഷ്യപുത്രനായ ഒരു പ്രവാചകനായിട്ട് വന്നു. അവൻ അമാനുഷികതയിൽ ദൈവപുത്രനായും ഇരിക്കുന്നു. ആ മഹത്തായ വരുവാനിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ അവൻ ദാവീദിന്റെ പുത്രനായിട്ട് വന്ന് ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കും. തന്റെ സിംഹാസനത്തെ സ്ഥിരമാക്കുന്നതിനായി ദൈവം തന്റെ പുത്രനെ എഴുന്നേൽപ്പിക്കും എന്ന് അവൻ ദാവീദിനോട് ചെയ്ത ദിവ്യമായ വാക്തത്വമാണ് തിരുവെഴുത്ത് വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന വസ്തുതയാണ്. അങ്ങനെ ദൈവത്തിൽ നിന്നും വന്നിരുന്നതായ ഈ വിചിത്രവും അസാധാരണവുമായ ശുശ്രൂഷയെ ഒരു സാത്താനാണെന്ന് വിളിക്കപ്പെട്ടു. അതെല്ലായ്പ്പോഴും ആ രീതിയിലായിരിക്കുകയും ചെയ്യുന്നു. അതുതന്നെയാണ് കത്തോലിക്ക സഭയിലെ ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ചുള്ള ഒരു സംവാദത്തിൽ പറഞ്ഞത്. സഹോദരൻ ബ്രൻഹാം യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്ത പ്രകാരം തന്നെ യോഹന്നാൻ സ്നാപകൻ തിരുവെഴുത്തിൽ വ്യക്തമായും തെളിയിക്കപ്പെട്ട് കാണുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ശുശ്രൂഷയും സഭയിൽ വ്യക്തമായി പ്രകടിക്കപ്പെട്ട് കാണുന്നു. അദ്ദേഹം പറഞ്ഞു, ലൂഥറൻകാരും വേദപുസ്തകത്തിലുണ്ട്. ലൂഥറൻകാർ ലൂഥറിനെ അറിഞ്ഞിരുന്നു. വെസ്ലിയുടെ അനുയായികൾ വെസ്ലി അറിയുന്നു. എന്നാൽ പെന്തിക്കസ്തുകാരെക്കുറിച്ച് എന്താകുന്നു? എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ അവർ വലയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീമാൻ, ഞാനത് വിലമതിക്കുന്നു. അപ്പോഴാണ് എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയുടെ മേൽ പരിശുദ്ധാത്മാവ് വീണിട്ട് സംസാരിക്കുകയും അതേ കാര്യത്തെ തന്നെ തെളിയിച്ചു തരികയും ചെയ്തത്. ഈ സന്ദേശത്തിന് മുമ്പായി ആത്മാർത്ഥതയോട് ഇന്ന് രാവിലെ സമയം ഞാൻ പറയുകയാണ്. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു, ശ്രീമാൻ, അതൊരു വലിയ കാര്യമായിട്ട് എനിക്കത് പറയാൻ കഴിയില്ല. അങ്ങനെ അത് തോന്നിയേക്കാം. എന്തോ ഒരു കാര്യം അവിടെ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് സ്പഷ്ടമാണ്. ലോകത്തെങ്ങുമായി ഈ കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു കെട്ടുകഥയായിരിക്കാൻ കഴിയില്ല. ഇത് സത്യമാണ്. എന്താകുന്നു ഇത്? ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്കിത് അറിയില്ല എന്ന് ഞാൻ ഏറ്റു പറയട്ടെ. എന്നോട് ഇതിനു മുമ്പും സംസാരിക്കുകയും ഈ കാര്യങ്ങളെ പറയുകയും ചെയ്ത അവനിൽ നിന്നും കേട്ടിട്ടല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിനായി ധൈര്യപ്പെടുകയില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും അവനെ തന്നെ ദൈവപുത്രനായി വെളിപ്പെടുത്തിയില്ല എന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. നീ പറഞ്ഞതുപോലെ ഞാനാകുന്നു, അതിനായി ഞാൻ ജനിച്ചിരിക്കുന്നു എന്നും മറ്റും പറയുന്നതല്ലാതെ അവൻ തന്നെത്താൻ ഒരിക്കലും വെളിപ്പെടുത്തിയില്ല. ഇസ്രായേൽ ജനതയെ അഗ്നിസ്തംഭമായി വഴി നടത്തിയത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ആത്മരൂപമായിരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അത് ദൈവത്തിങ്കിൽ നിന്ന് വന്ന ദൈവവചനമായിരുന്നു. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ ദൈവത്തിങ്കിൽ നിന്ന് വന്നു, ഞാൻ ദൈവത്തിങ്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം തർശിശുകാരനായ ശൗൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനായി ദമാസ്കസിലേക്കുള്ള തന്റെ യാത്രയിലായിരുന്നു. കാരണം അവർ പഠിപ്പിക്കപ്പെട്ടതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളെ അവർ പഠിപ്പിച്ചിരുന്നു. അവൻ ഗമാലിയലിന്റെ കീഴിൽ അഭ്യസിക്കപ്പെട്ട ഒരു മഹാനായ യോദ്ധാവായിരുന്നു. ആ കാലത്തെ അവരുടെ സ്കൂളുകളിലെയും ആശ്രമങ്ങളിലെയും ഉപദേഷ്ടാക്കന്മാരിൽ പ്രമുഖനായിരുന്നു. അവനൊരു മഹാനായ വ്യക്തിയും സഭയിലെ ഒരു പ്രമാണിയുമായിരുന്നു. അങ്ങനെ ആ വഴിയിൽ വെച്ചാണ് ഒരു വലിയ പ്രകാശം, അതായത് അഗ്നിസ്തംഭം, വീണ്ടും ഉച്ചനേരത്ത് അവന്റെ മേൽ പതിയുകയും അവൻ നിലത്ത് വീഴുകയും ചെയ്തു. ഒരു ശബ്ദം അവനോട്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് ചോദിച്ചു. പൌലോസിനെ ശൗലിനെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ കർത്താവെ നീ ആരാകുന്നു എന്ന് ചോദിച്ചതായി നമുക്ക് കാണാം. ഇപ്പോൾ ഈ മനുഷ്യൻ ഒരു യഹൂദനായിരിക്കെ തീർച്ചയായും യാതൊന്നിനെയും അതെന്തെങ്കിലും ദൈവത്തിന്റെ ഒരു അടയാളമായിരിക്കാതെ അതിനെ കർത്താവെ എന്ന് വിളിക്കുമായിരുന്നില്ല. അങ്ങനെ അത് അതേ അഗ്നിസ്തംഭം തന്നെയായിരുന്നു. അത് ഞാൻ ദൈവത്തിങ്കിലേക്ക് പോകുന്നു, ഞാൻ ദൈവത്തിങ്കിൽ നിന്നും വന്നു, ഞാൻ ദൈവത്തിങ്കിലേക്ക് പോകുന്നു എന്ന് യേശു പറഞ്ഞത് തന്നെയാണ്. അവിടെ ഇതാ അവൻ അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ വീണ്ടുമായിരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാക്കുന്നു ഞാൻ, മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു. സഭയെ പണിയുന്നതിന് വേണ്ടി താക്കോലുകൾ നൽകപ്പെട്ട അപ്പോസ്തലനായ പത്രോസ് അവൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ അതേ അഗ്നിസ്തംഭം തന്നെ ഇരുമ്പഴികളിൽ കൂടി കടന്നുവന്ന് കാവൽക്കാരെ പോലും ശല്യപ്പെടുത്താതെ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്ന് അത്ഭുതകരമാമണ്ണം പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഏതൊരു വസ്തുവിനെയും അതിന്റെ പ്രകൃതത്താൽ നിങ്ങൾ എല്ലായ്പ്പോഴും തിരിച്ചറിയും. ഏതൊരു സംഗതിയും അതിന്റെ സ്വഭാവത്താൽ അത് പുറപ്പെടുവിക്കുന്ന ഫലത്താൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളോട് ദൈവമാകുന്ന ഈ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഫലത്തെ ശ്രദ്ധിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കാരണം ഇതെല്ലായ്പ്പോഴും ദൈവത്തിന്റെ വചനത്തിലേക്ക് പോകുകയും ദൈവത്തിന്റെ വചനത്തെ തെളിയിക്കുകയും ദൈവത്തിന്റെ വചനത്തെ പ്രസംഗിക്കുകയും ചെയ്യുന്നു. ദൈവം ആ വചനത്തെ വാസ്തവികമായി നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നിലായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ജനങ്ങൾ എന്നെ ഒരു പ്രവാചകൻ എന്ന് വിളിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഒരു പ്രവാചകനാണെന്ന് പറയുന്നില്ല, കാരണം ഞാനത് പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്നതാണ്. എന്നാൽ കർത്താവ് എനിക്ക് സംഗതികൾ മുൻകൂട്ടി കാണുവാനും സംഭവിച്ചിരിക്കുന്നതിനെയും സംഭവിപ്പാനുള്ളതും സംഭവിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനിടയാക്കുന്നു എന്നെനിക്ക് പറയാൻ കഴിയും. അതിലൊരുവട്ടം പോലും എപ്പോഴെങ്കിലും 10,000-ത്തോളം പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നുപോലും തെറ്റിയിട്ടില്ല. സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അതറിയാം. ഇന്ന് രാവിലെ സമയങ്ങളുടെ സന്നിഹിതരായിരിക്കുന്ന ഈ ശ്രോതാക്കളിൽ അല്ലെങ്കിൽ എവിടെയായാലും ഒരുവട്ടം അത് തെറ്റിയിട്ടുള്ളത് എഴുന്നേറ്റ് നിന്ന് അതിനെക്കുറിച്ച് പറയുന്നതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ 1,000-ത്തോളം വട്ടം ഓരോ പ്രാവശ്യവും അത് സമ്പൂർണമായി ശരിയാണെന്ന് എല്ലാവരും അറിയുന്നെങ്കിൽ പിന്നെ ആമേൻ പറയുക. അതുകൊണ്ട് ലോകത്തെങ്ങുമായി അതേ കാര്യം തന്നെയാകുന്നു. എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു. ഈ കാര്യങ്ങൾക്ക് പിന്നിലായി ഒരു ഉദ്ദേശമില്ലാതെ ദൈവം ഒരിക്കലും ഈ കാര്യങ്ങളെ അയക്കുകയില്ല. എന്റെ പക്കലുള്ള ഒരു കുറിപ്പിനെ ഇവിടെ വെച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ സമയം ഞാൻ എന്റെ കുപ്പായത്തിൽ അതിന്റെ കൈകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ജോഡി കൊളുത്ത് ധരിച്ചിരിക്കുന്നു. ജെയിൻ റൂസൽ എന്ന പേരോടുകൂടിയ ഈ ചലച്ചിത്ര താരത്തെ നിങ്ങളിൽ പലരും അറിയുമല്ലോ. കൂടാതെ അവരുടെ മാതാവ് ഒരു പെന്തക്കോസ്തുകാരിയായിരുന്നു. ഡാനി ഹെൻറി എന്ന വ്യക്തി അവളുടെ മാതാവിന്റെ സഹോദരിയുടെ മകനുമാണ്. അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റുകാരനായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിൽ വെച്ചുണ്ടായ സുവിശേഷ വാണിജ്യക്കാരുടെ യോഗത്തിൽ അദ്ദേഹം സംബന്ധിച്ചിരുന്നു. ആ യോഗത്തിൽ വെച്ച് ഞാനൊരു മഹത്തായതും ശക്തമേറിയതും സമർത്ഥമായതുമായ ഒരു പ്രസ്താവനയെ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പൊതുവായ മേൽവിചാരകന്മാരിൽ ഒരാൾ, ഒരു അധ്യക്ഷൻ തന്നെ, ബാൽക്കണിയിൽ അദ്ദേഹം ഇരുന്നിടത്തുനിന്ന് പ്രസംഗപീഠത്തിലേക്ക് വന്നിട്ട് സഹോദരൻ ബ്രണഹാം അത് അർത്ഥമാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത് അർത്ഥമാക്കേണ്ടിയിരിക്കുന്നു ശ്രീമാൻ, ഇത് യഹോവ ഇപ്രകാരം അരളി ചെയ്തതാകുന്നു. അപ്പോൾ ഈ കാലത്തെ സഭയെക്കുറിച്ചായിരുന്നു ഞാൻ പ്രസംഗിച്ചിരുന്നത്. ആ സമയത്ത് ഒരു വ്യവസായിയായ ചെറുപ്പക്കാരൻ അന്ന് രാവിലത്തേക്ക് ടെലിവിഷനു വേണ്ടി അവിടെ നിന്നുകൊണ്ട് പടമെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ കാലിഫോർണിയയിലെ സംസ്ഥാന വഴി നിർമ്മാണത്തിന്റെ മേൽവിചാരകനാണ്. അങ്ങനെ യോഗം തീർന്ന ശേഷം ഡാനി ഹെൻറി പ്രസംഗത്തിലേക്ക് നടന്നുവന്നു. അവിടെ ഈ മനുഷ്യരെല്ലാം ഇപ്രകാരം ഇരുന്നിരുന്നു. അദ്ദേഹം കടന്നുവന്നിട്ട് തന്റെ കൈകൾ എന്റെ മേൽ ചുറ്റിക്കൊണ്ട് ഈ വാക്കുകളെ പറഞ്ഞു. സഹോദരൻ ബ്രൻഹാം, ഇത് കേൾവിക്ക് ദൈവനിന്ദകമായ ഒരു കാര്യമാണെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല, എന്നാൽ അത് വെളിപാട് പുസ്തകത്തിന്റെ 23-ാം അധ്യായം ആകാൻ കഴിഞ്ഞേക്കാം. വെളിപാട് പുസ്തകത്തിൽ 22 അധ്യായം മാത്രമേ ഉള്ളൂ. ഇത് കേൾവിക്ക് ദൈവനിന്ദകമായ ഒരു കാര്യമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവനൊരു ബാപ്റ്റിസ്റ്റുകാരനും കൂടാതെ അമാനുഷികമായ കാര്യങ്ങളെക്കുറിച്ച് യാതൊന്നും അറിവില്ലാത്തവനുമായിരുന്നു. അപ്പോൾ അവന്റെ കൈകൾ എന്റെ മേൽ ചുറ്റിക്കൊണ്ട് അവൻ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ അന്യഭാഷ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മുമ്പിലായി കറുത്ത് തടിച്ച ഒരു മഹിള ഇരിപ്പുണ്ടായിരുന്നു. അവർ എഴുതിയിട്ടിട്ട് ഇതിന് യാതൊരു വ്യാഖ്യാനവും ആവശ്യമായിരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് വ്യക്തമായും ഫ്രഞ്ച് ഭാഷയാണ്. ഞാൻ ലൂസിയാനയിലെ ശ്രീവിപ്പൂട്ടുകാരിയാണ് എന്തോ, അല്ലെങ്കിൽ ബാറ്റൺ റോജിലെ ലൂസിയാനക്കാരിയാണ് എന്നവർ പറഞ്ഞു. വിക്ടർ ലിഡിയോസ് എന്നൊരു ഫ്രഞ്ചുകാരനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനും ഒരു ഫ്രഞ്ചുകാരനാണ്. ഇത് പൂർണ്ണമായും ഫ്രഞ്ച് തന്നെയാണ് പറയപ്പെട്ടത്. ഞാൻ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കുക, അവൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് എഴുതിയെടുക്കുക. നിങ്ങളും എഴുതിയെടുക്കുക. അവൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കുറിച്ചെടുക്കുക. ഞാൻ എന്നിട്ട് അത് വായിച്ചു നോക്കാം. അങ്ങനെ ഒരാൾ അത് കുറിച്ചെടുത്തു, മറ്റേയാളും അത് കുറിച്ചെടുത്തു. അതിന്റെ വിരാമ ചിഹ്നങ്ങൾ പോലും ഒരേപോലെയായിരുന്നു. അങ്ങനെ അവർ ഈ കുറിപ്പുകളെ കൊണ്ടുവന്ന സമയത്ത് തന്നെ പിന്നിൽ നിന്നും കാഴ്ചയ്ക്ക് യോഗ്യനും തവിട്ട് നിറമുള്ള മുടിയോടുകൂടിയ ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് നടന്നു വന്നു. അവിടെ ഇരിക്കുവാൻ വേണ്ടത്ര സൌകര്യമില്ലാതിരുന്നതിനാൽ അദ്ദേഹം പിന്നിലായി നിൽക്കുകയായിരുന്നു. അദ്ദേഹം നടന്നു വന്നിട്ട് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കണം, ഞാനും ഒരു കുറിപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ സംയുക്ത രാജ്യങ്ങളുടെ യു എന്നിലെ ഫ്രഞ്ച് പരിഭാഷകനാണ്, ഞാൻ എന്റെ കുറിപ്പ് കൂടി തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ മൂന്ന് പേരും ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ നോട്ടുകളെല്ലാം ഒരേപോലെ തന്നെയായിരുന്നു. ഇപ്രകാരമാണ് അത് വായിക്കപ്പെടുന്നത്. ഇതതിന്റെ യഥാർത്ഥമായ കുറിപ്പുകൾ അവിടെ വെച്ച് തന്നെ എടുക്കപ്പെട്ടതാണ്. ഇത് ഡാനിയുടെ സ്വന്തം കുറിപ്പ് തന്നെ അവൻ തന്റെ പോക്കറ്റിൽ വെച്ചിരിക്കുന്നതാണ്. കൂടാതെ തീർച്ചയായും ഇത് ക്രിസ്തീയ വാണിജ്യക്കാരുടെ ഇടയിലേക്കും മറ്റും പോയിരിക്കുന്നു. നീ ഇടുക്കവും ഞെരുക്കവുമായ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ നിന്റെ സ്വന്തം തിരഞ്ഞെടുക്കലിൽ നീ നടന്നിരിക്കുന്നു. നീ ശരിയായതും സൂക്ഷ്മതയോടും കൂടിയ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതെന്റെ വഴിയാണ്. ഈ അതിപ്രധാനമായ തീരുമാനത്താൽ സ്വർഗത്തിന്റെ വലിയൊരു ഭാഗം നിനക്കായി കാത്തിരിക്കും. എത്രമാത്രം മഹത്വകരമായ തീരുമാനമാണ് നീ എടുത്തിരിക്കുന്നത്! ഇതതിൽ തന്നെ സ്വയം ദൈവിക സ്നേഹത്തിന്റെ ശക്തിയേറിയ വിജയത്തെ തരികയും സംഭവിക്കാനിടയിക്കുകയും ചെയ്യും. ആ വ്യക്തി പേരെഴുതി ഒപ്പിട്ടുമരുന്നു. മേലെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ഡാനി ഹെൻറിയുടെ സഹോദരൻ ബ്രൻഹാമിനോടുള്ള കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിലുള്ള ലഘുഭക്ഷണശാലയിൽ വെച്ച് നൽകപ്പെട്ട പ്രവചനത്തിന്റെ മൂന്ന് സാക്ഷികളാൽ ചെയ്ത വിവർത്തനമാണ്. താൻ എന്താണ് പറയുന്നതെന്ന് തന്നെ അറിയാതെ ഈ പ്രവചനം നടത്തിയ ചെറുപ്പക്കാരൻ ഏകദേശം മൂന്ന് മാസം മുമ്പ് യെരുശലേമിൽ പോയിരുന്നു. യേശു മരിച്ച് അടക്കപ്പെട്ടതായ കല്ലറയിൽ പോകുന്നതിന് അവനൊരവസരം ലഭിച്ചിരുന്നു. അങ്ങനെ അവൻ അവിടെയുള്ള ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള ചിന്ത അവന്റെ മനസ്സിലേക്ക് ശക്തമായി കടന്നുവരികയും അവൻ കരയാൻ തുടങ്ങുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ലോകത്തിനും ഈ കാര്യങ്ങൾക്കും സഭകൾക്കെല്ലാമായും എതിരായിട്ട് സഹോദരൻ ബ്രണഹാം നിലകൊള്ളുന്നത് വളരെ പ്രയാസമേറിയ കാര്യമായിരിക്കുന്നു. ബില്ലിഗ്രഹാമിനെ കുറിച്ച് ഒരിക്കൽ ഇപ്രകാരം പറയപ്പെട്ടതുപോലെയാണ്, സഭകളെല്ലാം ബില്ലിഗ്രഹാമിനോട് ഒരുമിച്ച് നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ പെന്തിക്കോസ്തുകാരെല്ലാം ഓറൽ റോബർട്സിനോട് കൂടെയും ഞങ്ങൾ കാണുന്നു. എന്നാൽ ജനങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നതിന് വിപരീതമായിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ കഴിയും? ഇത് ദൈവത്തിന്റേതാണ്. അങ്ങനെ ഡാനി വിനോദത്തിനായി ഈ ചെറിയ കല്ലുകളെ എടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കുമായിരുന്നു. അവർ കുരിശുവയ്ക്കപ്പെട്ടിരുന്നതായ സ്ഥലത്തേക്ക് നടന്നു ചെന്ന് അവിടെയുള്ള പാറയിലാണ് കുരിശുവച്ചിരുന്നതെന്ന് അവർ പറയുന്നു. അവിടെ ചുറ്റുപാടുമായി ആരുമില്ലാതിരുന്നതിനാൽ അവൻ ആ പാറയിൽ നിന്നും ഒരു ചെറിയ കഷ്ണം ഒരു സ്മാരകത്തിനായി പൊട്ടിച്ചെടുത്ത് പോക്കറ്റിലിടുകയും പിന്നെ വീട്ടിലെത്തിയിട്ട് അതുകൊണ്ട് എനിക്ക് വേണ്ടി ഉടുപ്പിന്റെ കയ്യിൽ ഉപയോഗിക്കുന്ന ഒരു ജോഡി കൊളുത്തുണ്ടാക്കുകയും ചെയ്തു. ഒരു വിചിത്രമായ കാര്യം എന്താണെന്നാൽ അത് രക്തം പുരണ്ടതുപോലെ കാണപ്പെട്ടിരുന്നു. അവയിൽ ഓരോന്നിലും കൂടെ ഒരു ഇടുങ്ങിയ നേരായ പാത അത് തുടർച്ചയായി പോയിരുന്നു. ആരെങ്കിലും അത് ശ്രദ്ധിച്ചിരിക്കുവാൻ ഇടയുണ്ടായിരിക്കില്ല. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നതായ കാര്യങ്ങൾ എനിക്ക് അഭിനന്ദനപരമായതാണ്. എല്ലാ കാര്യങ്ങൾക്കും അതിന്റേതായ ഒരർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയത്ത് നമുക്ക് കർത്താവിൽ നിന്ന് എന്തു തന്നെ ഉണ്ടായിരുന്നാലും ഇത് മലാഖി നാലിലും കൂടാതെ ലൂക്കോസ് 17 അതുപോലെ വളരെയധികം തിരുവെഴുത്തുകളിലും ഈ അന്ത്യകാലത്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട കാര്യങ്ങളല്ലെങ്കിൽ പിന്നെ ഇതെന്താണ്? ഈ കാര്യങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് ഞാനിത് പറയട്ടെ, ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കടന്നു വരുമ്പോൾ അടിസ്ഥാനമിടുകയാണ്. ഇത് അപ്രകാരമാണെങ്കിൽ എന്റെ പഠിപ്പില്ലാത്ത അവസ്ഥയിൽ എന്നോടുള്ള അവന്റെ സ്നേഹത്തെയും അവനോടുള്ള എന്റെ സ്നേഹത്തെയും ജനങ്ങളോടുള്ള ഞങ്ങളുടെ സ്നേഹത്തിന്റെയും അഭിനന്ദനത്തെ കാണിക്കുന്നതിനായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവം എന്നെ ഇടയാക്കിയിരിക്കുന്നതിൽ ഞാൻ അവനോട് നന്ദിയുള്ളവനാകുന്നു. ആ കാരണത്താൽ വളരെ ആത്മാർത്ഥതയോടെ വിവാഹവും വിവാഹമോചനവും എന്ന ഈ വിഷയത്തെ സമീപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം എല്ലാവരോടും ദൈവം കരുണയുള്ളവനായിരിക്കട്ടെ. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. സഹോദരിമാർ, ദയവായി എഴുന്നേറ്റ് പോകരുത്. കുറച്ചു നേരത്തേക്ക് മിണ്ടാതെ ഇരുന്നു കൊള്ളുക. സഹോദരന്മാരും അതുപോലെ തന്നെ ആയിക്കൊള്ളട്ടെ. ഇവിടേക്ക് സംബന്ധപ്പെട്ടിട്ടുള്ളവർ അവരുടെ ഉപകരണങ്ങളെ നിർത്തിക്കളയരുത്. അങ്ങനെ ചെയ്യരുത്. ഇത് സമീപിക്കുന്നതുവരെ കുറച്ചു നേരത്തേക്ക് മൌനമായിരിക്കുക. വളരെ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. നിങ്ങൾ എന്നോട് വിയോജിക്കുന്നുവെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന തിരുവെഴുത്തുകളെ കുറിച്ചെടുത്തിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പേ പ്രാർത്ഥനയോടെ അത് പഠിക്കുക. നാം ഈ വിഷയത്തെ സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കാനിടയാകട്ടെ. ഇത് സ്വല്പം ദീർഘിച്ചേക്കാനിടയുണ്ട്. നിങ്ങൾ ധൃതിയിലായിരിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാം എല്ലാവരും തന്നെ ദൈവത്തിന്റെ വചനത്തെ എടുത്ത് സത്യസന്ധതയോടും വ്യക്തമായും നമുക്കറിയാവുന്ന രീതിയിൽ നമ്മുടേതായ സമയത്തെ എടുത്ത് പഠിക്കുക. വിശുദ്ധ മത്തായിയുടെ 19 അധ്യായം എടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. 19 അധ്യായത്തിന്റെ 8 വാക്യം തൊട്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 19 അധ്യായത്തിന്റെ 1 വാക്യം തൊട്ട് തുടങ്ങി 8 വാക്യം വരെ വായിച്ചെന്നിരിക്കാം. ഞാൻ പറയുന്നതായ ഈ കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുമായിരിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. ഇതിനെന്റെ സ്വന്തം അഭിപ്രായമായിരിക്കാൻ കഴിയുകയില്ല, കാരണം എന്റെ അഭിപ്രായം മറ്റേതൊരു വ്യക്തിയുടെയും പോലെ അത് തന്നെയാണല്ലോ. എന്നാൽ ഇത് ദൈവത്തിന്റെ വചനവുമായിട്ട് ഒത്തുചേർന്നിരിക്കേണ്ടതായിട്ടുണ്ട്. ഓർക്കുക, ദൈവം എല്ലാ കാര്യങ്ങളെയും തുടർച്ചാഭാവത്തോടെ പാലിക്കുന്നു. അവൻ ഒരിക്കലും മാറ്റമില്ലാത്തവനാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അവൻ മാറ്റമില്ലാത്തവനാണ്. ഇപ്പോൾ ഞാൻ 19 അധ്യായത്തിൽ നിന്നും വായിക്കട്ടെ. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ടു, യോർദാനക്കരെ യഹൂദിയ ദേശത്തിന്റെ അതിരോളം ചെന്നു. വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു, അവനെ പരീക്ഷിച്ചുകൊണ്ട്, ഞാൻ അവിടെ നിർത്തിയതിനാൽ ആരാണ് അവനെ പരീക്ഷിച്ചിരുന്നതെന്ന് പ്രത്യേകമായി മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിലവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതുനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്തെന്ന് ചോദിച്ചു. അവനവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ തിരുവെഴുത്ത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ അവന് നേരിടേണ്ടി വന്ന ഒരു ചോദ്യമായിരുന്നു. മോശയുടെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ അവന് നേരിടേണ്ടി വന്ന ഒരു ചോദ്യമായിരുന്നു. ഇത് വിശ്വാസികളുടെ ഹൃദയത്തിലുള്ള പ്രഥമമായ ഒരു ചോദ്യമാണ്. പാപി ഇത് കാര്യമാക്കുന്നില്ല. എന്നാൽ വിശ്വാസികളാണ് ഇത് കാര്യമാക്കുന്നത്, കാരണം ഒരു വിശ്വാസി ദൈവം മുമ്പാകെ ശരിയായി ജീവിക്കേണ്ടതിനായി തനിക്കറിയാവുന്ന എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു. ആ കാരണത്താൽ മതത്തെപ്പറ്റിയുള്ള ഏതൊരു ചോദ്യത്തിലും വിവാഹവും വിവാഹമോചനവും എന്ന സംഗതി കടന്നുവരുന്നു. എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്നാൽ ഇതാണ് മൂലപാപത്തിന് കാരണമാക്കിയത്. അവിടെയാണ് പാപം തുടങ്ങിയത്. ആ കാരണത്താലാണ് ഇത് എല്ലാ പ്രാവശ്യവും ഉയർന്നു വരുന്നത്, കാരണം ഇത് പാപത്തിന്റെ തന്നെ ആരംഭമാണ്. ഈ കാര്യങ്ങളെയെല്ലാം വിശദീകരിക്കാനായി ഇപ്പോൾ എന്റെ പക്കൽ സമയമില്ല. എന്നാൽ നിങ്ങളുടെ കത്തുകൾക്കും മറ്റെന്തിനെങ്കിലും ഉത്തരം നൽകുന്നതിന് ഞാൻ സന്തോഷവാനായിരിക്കും. ഇതിനെ തെളിയിക്കുന്നതിനായി അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും ധാരാളം ചോദ്യങ്ങളും കൂടാതെ പത്രങ്ങളിൽ നിന്ന് മുറിച്ചെടുത്ത കാര്യങ്ങൾ പോലും നമുക്കിവിടെയുണ്ട്. അത് ഹവ്വ ആയിരുന്നുവെന്ന് നമുക്കറിയാം. അവൾ തിന്നു എന്ന് കരുതപ്പെടുന്നതായ ആപ്പിൾ തിരുവെഴുത്ത് പ്രകാരം പോലും ആയിരിക്കുന്നില്ല. ഇപ്പോൾ അവർ അത് ആപ്രിക്കോട്ട് എന്ന പഴമായിരുന്നുവെന്ന് അവകാശപ്പെടുന്നു. ആ സംഗതി ഇത് യാതൊന്നും തന്നെ ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ അവൾ വ്യഭിചരിക്കുകയും അത് സാത്താന്റെ സ്വന്തം പുത്രനായ കായൻ എന്ന ആദ്യത്തെ പുത്രനെ കൊണ്ടുവരികയും ചെയ്തു. കാരണം അവനിൽ ദുഷ്ടത കിടന്നിരുന്നു. അത് ഹാബേലിൽ കൂടെ അല്ല വന്നത്. സാത്താന്റെ പുത്രൻ കായനായിരുന്നു. യഹോവയാലെ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് ഹവ്വ പറഞ്ഞിരിക്കുന്നുവല്ലോ എന്നതാണ് നിങ്ങളുടെ ചോദ്യമെന്ന് എനിക്കറിയാം. ഈ നാട്ടിലുള്ള ഏറ്റവും അധപ്പതിച്ച ഒരു സ്ത്രീയെയും ഏറ്റവും നികൃഷ്ടനായ മനുഷ്യനെയും നിങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കുക. അവർക്കൊരു പുത്രൻ ഉണ്ടാകുകയാണെങ്കിൽ അത് യഹോവയിൽ നിന്ന് വരണ്ടിയിരിക്കുന്നു, കാരണം ദൈവം അതിനായി നിയമങ്ങളെ ഉണ്ടാക്കി സ്ഥാപിച്ചിരിക്കുന്നു. ഈ നിയമങ്ങൾ അത് സൂര്യൻ ഉദിക്കുന്നത് പോലെയാണ്. നിങ്ങൾ ഒരു നല്ല നിലത്ത് ഞെരിഞ്ഞിൽ നടുക, അത് വളർന്നു വരും. അതിന് വളരേണ്ടിയിരിക്കുന്നു, കാരണം അത് ദൈവത്തിന്റെ നിയമമാണ്. വിത്ത് വിതച്ചു കഴിയുമ്പോൾ അത് വളർന്നിരിക്കണം. ദൈവത്തെ ഒഴിച്ച് യാതൊന്നിനും ജീവനെ വളർത്താൻ കഴിയുകയില്ല, കാരണം അത് അവന്റെ നിയമപ്രകാരം പ്രവർത്തിക്കുന്നു. ആ കാരണത്താൽ ഹവ്വയുടെ ഉദരത്തിൽ ദുഷ്ടന്റെ വിത്ത് വിതച്ചു കഴിഞ്ഞപ്പോൾ അതിന് ഉത്പാദിപ്പിക്കേണ്ടിയിരുന്നു. കാരണം ഇത് ദൈവത്തിന്റെ വംശവർദ്ധനയുടെ നിയമമാകുന്നു. അതിനെ ഉത്പാദിപ്പിക്കുകയല്ലാതെ അതിന് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനാൽ അതിന് ദൈവത്തിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു. ആ കാരണത്താലാണ് ക്രിസ്ത്യാനികളല്ലാത്ത മാതാപിതാക്കന്മാർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നശിച്ചു പോകും എന്ന് ജനങ്ങൾ പറയുന്നത്. അതെങ്ങനെ ജനിച്ചതായാലും എത്ര ദുഷ്ടതയേറിയ രീതിയിൽ ജനിച്ചതായാലും ഞാൻ കാര്യമാക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ രക്തം കുഞ്ഞുങ്ങൾക്കായി പ്രായച്ചിത്തം നടത്തുന്നു. അവൻ ലോകത്തിന്റെ പാപത്തെ വഹിച്ച ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പശ്ചാത്തപിക്കാൻ കഴിയുകയില്ല. കാരണം അതിന് പശ്ചാത്തപിക്കുന്നതിനായി യാതൊന്നുമില്ല. യേശുക്രിസ്തുവിന്റെ രക്തം വഹിച്ചിരുന്ന ലോകത്തിന്റെ പാപം അതായിരുന്നു. ശിശുക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നു. ഇത് മൂലപാപമായിരുന്നതിനാലാണ് ഇത് ചോദ്യം ചെയ്യപ്പെട്ടത്. ദൈവത്തിൽ നിന്നും ഏതൊരു മഹത്തായ വിഷയം വന്നാലും ആദ്യത്തെ കാര്യം എന്നത് വിവാഹവും വിവാഹമോചനത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും ഉള്ളതുപോലെ അതിപ്പോഴും ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ചോദ്യമാകുന്നു. യേശുവിന്റെ കാലത്തെ പോലെയും മോശയുടെ കാലത്തെ പോലെയും ഇത് എല്ലായ്പ്പോഴും ആയിരിക്കും. അങ്ങനെ ഈ കാലത്തും ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു ചോദ്യമായിരിക്കുന്നു. കാരണം എന്താണ് സത്യമെന്ന് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു ചോദ്യമുള്ളിടത്ത് ഒരു ഉത്തരവും ഉണ്ടായിരിക്കണം. ഒരു ഉത്തരമാകുന്നുവെങ്കിൽ അത് ഞാൻ ഈ ആഴ്ചയിൽ പറഞ്ഞിരുന്നതുപോലെ അതൊരു ശരിയായ ഉത്തരമായിരിക്കണം. എങ്ങനെയെങ്കിലും ഒരു ഉത്തരം ലഭിച്ചിട്ട് അത് ശരിയല്ലെങ്കിൽ പിന്നെ അത് തെറ്റായിരുന്നുവെന്ന് നാം അറിയുന്നു. എന്നാൽ ഒരു യഥാർത്ഥ ചോദ്യം ശരിയായ രീതിയിൽ ഉത്തരം നൽകപ്പെടുന്നതുവരെ നിങ്ങൾ സത്യമറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചിരിക്കും. ഇതൊരു വേദപുസ്തകപരമായ ചോദ്യമായിരിക്കെ ഇതിന് വേദപുസ്തകപരമായ ഒരു ഉത്തരവും ഉണ്ടായിരിക്കണം. അത് ഞാൻ ഇപ്രകാരം പറഞ്ഞിരുന്നതുപോലെയാണ്. ഞാൻ ഇന്ന് രാവിലെ കിഴക്കോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ ഏറ്റവും നല്ല അറിവ് പ്രകാരം നേരെ കിഴക്കോട്ടുള്ളതായ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയും പിന്നെ ഞാൻ കിഴക്കോട്ട് പോവുകയും ചെയ്യുന്നു. ആരോ പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, ഇതാണ് കിഴക്ക്. അത് കിഴക്കായിരിക്കാൻ സാധ്യതയുണ്ട്, എന്നാൽ അത് വടക്ക് കിഴക്കാകുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരുന്നതായ വസ്തുവിനെ ഞാൻ കടന്നുപോകുകയും പിന്നെ അത് തെറ്റാണെന്നറിഞ്ഞിട്ട് ഞാൻ തിരികെ വരികയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആരെങ്കിലും പറയുകയാണ്, സഹോദരൻ ബ്രണഹാം, നിങ്ങളുടെ വലത്തോട്ടുള്ള ഈ വഴിയിൽ കൂടി പോവുക. അതും കിഴക്കായിരിക്കാനുള്ള സാധ്യതയുണ്ട്, എന്നാൽ അത് തെക്ക് കിഴക്കായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരുന്നതായ വസ്തുവിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം ഞാൻ യഥാർത്ഥവും നേരെയുമുള്ള വഴിയുടെ അതിര് മറികടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇതപ്രകാരമാണെങ്കിൽ വിവാഹവും വിവാഹമോചനവും എന്ന വിഷയത്തെക്കുറിച്ച് രണ്ട് വാദഗതികളാണുള്ളത്. അവയിൽ ഒരു കൂട്ടർ പറയുന്നത്, ഒരുവന്റെ ഭാര്യ മരിക്കാതിരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. അത് ഈ ചോദ്യങ്ങളിലൊന്നാണ്. എന്നാൽ അതിനെ തുടർന്നുകൊണ്ട് നിങ്ങൾ അടുത്തതിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അടുത്ത കൂട്ടർ പറയുന്നത്, ഓ, ഭാര്യയോ ഭർത്താവോ ആരായാലും ഒരാൾ പരസംഗം ചെയ്യുകയാണെങ്കിൽ അതാരായാലും അവരിൽ ഒരാളിനെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും വിവാഹം കഴിക്കാം എന്നതാകുന്നു. അടുത്തതുമായിട്ട് നിങ്ങൾക്ക് തന്നെ അത് കാണാം. അതുകൊണ്ടിത് വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ അല്ല, നമുക്ക് നേരെ കിഴക്കോട്ട് പോകേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഈ രീതിയിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ വചനത്തിന് പുറത്തായി പോകും. നിങ്ങൾ ആ രീതിയിൽ പോകുകയാണെങ്കിൽ വചനത്തിന് പുറത്തായി പോകും. അതുകൊണ്ട് തിരുവെഴുത്ത് എവിടെയാണ് തിരുവെഴുത്തുമായിട്ട് കൂടിച്ചേർന്നിട്ട് എന്താണതിന്റെ സത്യമെന്നറിയാൻ നാം ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും വ്യത്യസ്തമായ മാർഗങ്ങൾ എടുത്തിട്ട് ശരിയായ ഉത്തരത്തെ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു. എന്നാൽ അവിടെ അപ്പോഴും ഒരു ഉത്തരമുണ്ടായിരിക്കണം. അതിപ്രകാരം ഇന്ന് സഭയിൽ ഉപദേശത്തിന്റെ രണ്ടു കൂട്ടം വലിയ അനുയായികൾ ഉള്ളതുപോലെയാണ്. അവരിൽ ഒന്ന് കാൽവിനിസംകാരും മറ്റൊന്ന് അർമേനിയസംകാരും ആകുന്നു. അവരിൽ ഒരു കൂട്ടർ നിയമാനുസൃതരും മറ്റത് കൃപയുമാകുന്നു. കൃപയിൽ വിശ്വസിക്കുന്ന ജനങ്ങളായ കാൽവിനിസ്റ്റുകാർ പറയുന്നത് നാം കാണുന്നു, ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ, പുകവലിക്കുന്നത് എനിക്ക് ഹാനി വരുത്തുന്നില്ല, മദ്യപിക്കുന്നത് എനിക്ക് ഹാനി വരുത്തുന്നില്ല, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും, കാരണം ഞാൻ നിത്യ സുരക്ഷിതത്വം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. നിയമാനുസൃതക്കാരായ മറ്റേ വിഭാഗക്കാർ പറയുന്നത്, ഹോ, എനിക്കവനെ എടുത്ത് എറിഞ്ഞു കളയുന്നത് പോലെ തോന്നി, എന്റെ മനസ്സവനെ ഒന്ന് കാണിച്ചു കളയാമെന്ന് ഞാൻ വിചാരിച്ചു, എന്നാൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയായിപ്പോയി, അതുകൊണ്ട് എനിക്ക് മിണ്ടാതിരിക്കേണ്ടി വന്നു. നോക്കൂ, നിങ്ങൾ നിങ്ങളെ തന്നെ രണ്ട് വ്യത്യസ്തമായ വഴിയിൽ ഇപ്പോൾ കാണുന്നു. അവയിൽ ഒന്നും തന്നെ ശരിയല്ല. അത് പറയുന്നത് കഠിനമായ ഒരു കാര്യമാണ്, എന്നാൽ ഇത് സത്യമാണ്. നാം നമ്മെ തന്നെ രണ്ടും വ്യത്യസ്ത വഴികളിലായി കാണുന്നു. ഒന്ന് ഈ രീതിയിലും മറ്റേത് വേറെ രീതിയിലും പോകുന്നു. അതുകൊണ്ടിപ്പോൾ എന്താണ് സത്യമെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ വിവേകത്തിന് ബുദ്ധിപൂർവമായതാണെങ്കിൽ ശ്രദ്ധിക്കുക. ഉദാഹരണമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകാനായി തയ്യാറെടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്റെ കുടുംബത്തെ തന്നെ ഉദാഹരണമായി എടുക്കാം. ഞാൻ എന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയും, പ്രിയെ, ഞാൻ വിദേശത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ നിയമാനുസൃതക്കാരുടെ പ്രകാരം അതിങ്ങനെയാണ്. ഇപ്പോൾ എന്റെ ഭാര്യയായ നിന്റെ മുമ്പിൽ ഞാൻ ഈ നിയമങ്ങളെ വയ്ക്കാൻ പോവുകയാണ്. ഞാൻ പോയി കഴിയുമ്പോൾ നീ ഏതെങ്കിലും പുരുഷനുമായിട്ട് വിലസുകയാണെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ നീ ഉപേക്ഷിച്ചു കളയപ്പെടും. നീ ആരുമായിട്ട് നോക്കുകയോ വിലസുകയോ ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്കിത് മനസ്സിലായോ? ഞാൻ നിന്റെ ഭർത്താവാണ്. നീ അങ്ങനെ ചെയ്താൽ ഞാൻ തിരികെ വരുമ്പോൾ നിന്നെ ഉപേക്ഷിച്ചു കളയും. അത് കഴിഞ്ഞിട്ട് അവൾ വന്ന് എന്റെ ടൈ പിടിച്ചിട്ട് പറയും, എന്റെ നല്ല മനുഷ്യ, ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ കണ്ണടിക്കുകയോ ഏതെങ്കിലും സ്ത്രീയോടൊപ്പം പുറത്തു പോകുകയോ ഏതെങ്കിലും സ്ത്രീയുമായി വിലസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തിരികെ വരുമ്പോൾ ഒരു ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യനായിരിക്കും. ഇപ്പോൾ അതൊരു സന്തോഷകരമായ ഭവനമായിരിക്കുമോ? അതാണ് നിയമാനുസൃതക്കാരുടെ രീതി. ശരി, മറ്റേ വശക്കാർ പറയുന്നത്, ഞാൻ വിദേശത്തേക്ക് പോയിട്ട് ഒരു തെറ്റ് ചെയ്തുകൊണ്ട് പറയും, നോക്കൂ, ഞാൻ ഈ സ്ത്രീയോടൊപ്പം പുറത്തു പോവുകയാണ്. ഓ, എന്റെ ഭാര്യയ്ക്ക് അതിൽ യാതൊരു കുഴപ്പമില്ല, അവളത് കാര്യമാക്കുന്നില്ല. എന്റെ ഭാര്യ പറയും, ഞാൻ ഈ മനുഷ്യനോടൊപ്പം പുറത്തു പോവുകയാണ്, ബില്ലിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല, അദ്ദേഹം അത് കാര്യമാക്കുന്നില്ല. ഞാനത് കാര്യമാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്നിൽ എന്തോ തെറ്റായിട്ടുണ്ട്. ഞാൻ എന്റെ ഭാര്യയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല. അവളത് കാര്യമാക്കുന്നില്ലെങ്കിൽ അവളിൽ എന്തോ തെറ്റായിട്ടുണ്ട്. അവൾ എന്റെ ഭാര്യയാണ്. വേറൊരു മനുഷ്യൻ അവളോടൊപ്പം വെട്ടിത്തരം കാട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവൾ എന്റെ ഭാര്യയാണ്. ഇപ്പോൾ അതിന്റെ ശരിയായ രീതി എന്താണെന്ന് വെച്ചാൽ, അവർ രണ്ടു വശക്കാരുടെ പക്കലും സത്യമുണ്ട്, എന്നാൽ യഥാർത്ഥമായ സത്യമല്ല. ഇതിനെ ശരിയായിട്ട് പറഞ്ഞാൽ, ഞാൻ വിദേശ യാത്രയ്ക്ക് പോകുമ്പോൾ എന്റെ കുടുംബം ഒരുമിച്ച് കൂടുകയും ഞങ്ങൾ ഒരാൾ മറ്റൊരാൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ അവർ എന്നെയും ഞാൻ അവരെയും ദൈവത്തിന് ഭരമേൽപ്പിക്കുന്നു. അങ്ങനെ ചെയ്തിട്ട് അതിനുശേഷം ഞാൻ വിദേശ യാത്രയ്ക്ക് പോകുന്നു. അവൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാം. എനിക്ക് അവളിൽ വിശ്വാസമുണ്ട്. ഞാൻ അവളെ സ്നേഹിക്കുന്നു. അവൾക്ക് എന്നിൽ വിശ്വാസമുണ്ട്. ഞാൻ ഇപ്രകാരം അവളെ സ്നേഹിക്കുന്നിടത്തോളം മറ്റേതെങ്കിലും സ്ത്രീയോടൊപ്പം ഞാൻ പോകുമെന്നുള്ളതിനെപ്പറ്റി അവൾക്ക് യാതൊരു വിഷമവുമില്ല. അതുപോലെ അവൾ എന്നെ ശരിയായി സ്നേഹിക്കുന്നിടത്തോളം അവൾ മറ്റേതെങ്കിലും മനുഷ്യനോടൊപ്പം പോകുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അവൾ എന്റെ ഭാര്യയാണ്. ഞാൻ അവളെ വിശ്വസിക്കുന്നു. ഞാൻ വാസ്തവമായിട്ടും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയും, അതായത് ഏതെങ്കിലും സ്ത്രീയോടൊപ്പം പോവുകയും ചെയ്തിട്ട് തിരികെ വന്ന് എന്റെ ഭാര്യയോട്, മീട, ഞാനത് ചെയ്യണമെന്ന് അർത്ഥമാക്കിയിരുന്നില്ല, ഞാനൊരു കെണിയിൽ അകപ്പെട്ടു പോയതാണത്, ഈ സ്ത്രീ എന്റെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് എന്റെ കൈക്ക് ചുറ്റിപ്പിടിക്കുകയും പിന്നെ ഞാൻ ഇന്ന രീതിയിൽ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ അവളത് മനസ്സിലാക്കുമെന്നും എന്നോട് ക്ഷമിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ യാതൊരു കാരണവശാലും അത് ചെയ്യുകയില്ല. കാരണം ഞാൻ അവളെ സ്നേഹിക്കുന്നു. അവൾ എന്നോട് ക്ഷമിക്കുമെങ്കിൽ തന്നെയും ഞാനത് ചെയ്യുകയില്ല. കാരണം യാതൊരു കാരണവശാലും ഞാൻ അവളെ വേദനിപ്പിക്കില്ല. അവൾ എന്നോടത് ക്ഷമിക്കുമെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ അവളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇതേ കാര്യം തന്നെയാകുന്നു. മാനുഷികമായ സ്നേഹം, അതായത് ഫിലിയോ ലവ്, കൂട്ടായ്മയുടെ സ്നേഹം ഒരു മനുഷ്യനെ തന്റെ ഭാര്യയെക്കുറിച്ച് ഇത്രമാത്രം അനുഭൂതി ഉളവാക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സ്നേഹമായ അഗാപ്പോ ലവ്, അഗാപ്പോ എന്ന് യവന ഭാഷയിൽ അത് വിളിക്കപ്പെടുന്നു, യേശു ക്രിസ്തുവിനെക്കുറിച്ച് അത് എത്രമാത്രം എന്നോടായിരിക്കും. അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നിടത്തോളം അതെന്റെ ഹൃദയത്തിലായിട്ട് ഞാൻ ചെയ്യുന്നു. അങ്ങനെ അത് ചെയ്യുന്നതിനായി അതെന്റെ ഹൃദയത്തിലായിരിക്കുന്നിടത്തോളം ഞാനത് ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ പറയും. നിയമാനുസൃതത്വം അതെന്നെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. കാരണം അത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ അതിന്റെ യഥാർത്ഥ സത്യം എന്താകുന്നുവെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ അതിനെ ശരിയായി ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അതാണ് അതിനെക്കുറിച്ചുള്ള സത്യം. അവിടെയാണ് ഈ രണ്ട് വാദഗതികൾ കിടക്കുന്നത്. അത് ലീഗലിസമല്ല, അല്ലെങ്കിൽ അത് കാൽവിനിസമല്ല, അത് രണ്ടുമല്ല. ഇന്ന് വ്യത്യസ്തമായ വളരെയധികം സഭാ സംഘടനകൾ ഉള്ളതിനെ നാം കാണുന്നു. അത് കത്തോലിക്ക സഭക്കാരും പ്രൊട്ടസ്റ്റന്റുകാരുമാകുന്നു. അവരിൽ ഓരോരുത്തരും പറയുന്നത്, ഞങ്ങളുടെ പക്കലാണ് സത്യമുള്ളത്, ശരിയായ മാർഗം ഞങ്ങളാകുന്നു എന്നാണ്. ഞങ്ങളുടെ പക്കൽ സത്യമുണ്ടെന്ന് മെത്തഡിസ്റ്റുകാർ പറയുന്നു. ഞങ്ങളുടെ പക്കലാണ് സത്യമെന്ന് ബാപ്റ്റിസ്റ്റുകാർ പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അപ്രകാരം തോന്നുന്നിടത്തോളം അതുപോലെയല്ല. കാരണം ഞാൻ സത്യമാകുന്നു എന്ന് യേശു പറഞ്ഞു. ആ കാരണത്താൽ അത് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നൽകിയ സന്ദേശപ്രകാരം ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരേ ഒരൊറ്റ സ്ഥാനമായി അവൻ തന്റെ നാമത്തെ ഇട്ട സ്ഥലം അവൻ തന്നെയായിരുന്നു. നിങ്ങളൊരു പ്രൊട്ടസ്റ്റന്റുകാരനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ല. നിങ്ങളൊരു കത്തോലിക്കാരനാകുന്നതുകൊണ്ട് നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ല. നിങ്ങളൊരു മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു പെന്തിക്കോസ്തുകാരനോ ആകുന്നതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയല്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ജലത്താലല്ല, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തുവിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയാകുന്നു. ഒരു വിശ്വാസവും ഒരു കർത്താവും ഒരു സ്നാനവുമേ ഉള്ളൂ. അത് പരിശുദ്ധാത്മ സ്നാനമാകുന്നു. ജലസ്നാനം നിങ്ങളെ ഒരു കൂട്ടായ്മയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനം നിങ്ങളെ ക്രിസ്തുവിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അതാണ് സത്യം. വിവാഹവും വിവാഹമോചനവും എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് രണ്ട് ചിന്താഗതികളാണുള്ളത്. ഈ അന്ത്യനാളുകളിൽ നമ്മുടെ കർത്താവ് തന്റെ വചനത്തിലെ ഏഴ് മുദ്രകളുടെ മർമ്മത്തെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളിൽ പലർക്കും ഇത് മനസ്സിലാകാതിരിക്കുവാനിടയുണ്ട്. എന്നാൽ എന്റെ സഭ ഇത് മനസ്സിലാക്കുന്നു. എന്തിനാലാണ്? നിങ്ങൾ ദർശനത്തെക്കുറിച്ചും എന്താണ് സംഭവിച്ചിരിക്കുന്നതിനെ പറ്റിയും കേട്ടിരിക്കുമല്ലോ. അത് വേദപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമായിട്ട് ലോകസ്ഥാപനം മുതലേ മറച്ച് രഹസ്യമായി വെച്ചിരിക്കുന്നു. ഈ മുഴുവൻ കാര്യങ്ങൾക്കും ഒരു യഥാർത്ഥമായ ഉത്തരമുണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്നതിനായി നാം ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാളുകളിൽ ഈ രഹസ്യമെല്ലാം വെളിപ്പെടുത്തപ്പെടുമെന്ന് തിരുവെഴുത്തിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. അത് വെളിപാട് പുസ്തകത്തിന്റെ പത്താം അധ്യായത്തിൽ ലാവോദിക്കയുടെ സന്ദേശവാഹകനായ ഏഴാമത്തെ ദൂതന്റെ നാദത്തിങ്കൽ ദൈവത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെട്ടിരിക്കും. അങ്ങനെ ഇത് അവസാനത്തെ കാലഘട്ടമായ ലാവോദിക്കയാകുന്നു. ഈ ഉണർവ് 15 വർഷവും അതിലും കൂടുതലുമായി തുടരുന്നു. ഇതിൽ നിന്നും യാതൊരു സഭാസംഘടനയും ഉണ്ടായിട്ടില്ല. ലൂഥറിന് ഒരു ഉണർവുണ്ടായിട്ട് അതിൽ നിന്നും സഭാസംഘടനയുണ്ടായി. വെസ്ലിയിൽ നിന്നും ഒരു സംഘടന ഉണ്ടായി വന്നു. അലക്സാണ്ടർ ക്യാമ്പ്വെലിൽ നിന്ന് ഒരു സഭാസംഘടന ഉണ്ടായി കടന്നു വന്നു. ബാക്കിയുള്ള ഈ മഹാന്മാരായ ജോൺ സ്മിത്തും മറ്റെല്ലാവരിൽ നിന്നും സഭാസംഘടന ഉണ്ടായി കടന്നു വന്നു. കൂടാതെ മൂടിയും അതോടൊപ്പമാകുന്നു. സാധാരണയായി ഒരു ഉണർവ് 3 വർഷക്കാലത്തോളമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇത് 15 വർഷങ്ങളോളമായി തുടരുകയാണ്. ഇതിൽ നിന്നും ഒരൊറ്റ സംഘടന പോലും കിളിർത്തു വന്നിട്ടില്ല. കാരണം ഇത് വിത്തിന്റെ സമയമാകുന്നു. ഇനിയും പതിരവിടെയില്ല. പതിര് പോയിക്കഴിയുമ്പോൾ പിന്നെ അത് വിത്താകുന്നു. ദൈവം ഒരുക്കമുള്ളവനായി തന്നെ ഇരുന്നിട്ട് അവൻ അതിപ്പോൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ തന്റെ വചനമായ ക്രിസ്തു യേശു മുഖാന്തരം ഒരു സഭയെ പൂർണ്ണതയിലെത്തുന്നതിനായി വിളിക്കാൻ പോവുകയാണ്. അത് ദൈവത്തിന്റെ മർമ്മമായ ഏഴ് മുദ്രയിട്ട ഏഴ് മുദ്രകളായിരിക്കെ എവിടെയെങ്കിലും അതിനൊരു ഉത്തരമുണ്ടായിരിക്കണം. അത് മനസ്സിലാക്കുന്നവർ കൈകൾ ഉയർത്തുക. അതിനാൽ നാം കാണട്ടെ. അവരിലധികം പേരും നമ്മുടെ സഭയിൽ നിന്നുമുള്ളവർ തന്നെയാണ്. ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള അതിന്റെ പുസ്തകങ്ങൾ ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. നമുക്ക് ആ വിഷയത്തിന്മേൽ കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ഈ വിഷയത്തിൽ ഒരു സത്യമായ തിരുവെഴുത്ത് പ്രകാരമുള്ള ഉത്തരത്തിനായി ആദിയിലേക്ക് തിരികെ പോകുന്നതിനായി യേശു നമ്മെ ക്ഷണിക്കുന്നു. അവൻ ഇതുമായിട്ട് അഭിമുഖീകരിക്കപ്പെട്ടപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ കാഴ്ചപ്പാടിലായിരുന്നു. പുരോഹിതന്മാർ അവനോട് ചോദിച്ചു, ഏത് കാര്യം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് വിവിധമാണോ? യേശു പറഞ്ഞു, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. അതിനുശേഷം അവർ ചോദിച്ചു, ഉപേക്ഷണ പത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുകയും അവർക്ക് വേണ്ടി ഇതെന്തും ചെയ്യാമെന്ന് മോശ കൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞു, മോശ അത് ചെയ്തത് എന്തുകൊണ്ടാണെന്നാൽ ഇപ്പോൾ ഞാനതിനെ ഒന്നുകൂടി കുറച്ച് നേരത്തേക്ക് നീട്ടുകയാണ്. എന്തുകൊണ്ടാണെന്നാൽ അത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാകുന്നു. എന്നാൽ അതിനു മുമ്പ് അല്ലെങ്കിൽ ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. അത് ചോദ്യമാകുന്നു. അതിന്നുള്ള ലോകസമാധാനത്തിന്റെ ചോദ്യം പോലെയാണ്. അത് രാഷ്ട്രീയപരമായോ രാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ കൂടെയാണോ വരുന്നത്? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതല്ല ഇപ്പോഴും പരാജയപ്പെട്ടിരിക്കുന്നു. അത് വീണ്ടും പരാജയപ്പെടും. എന്നാൽ ഈ ചോദ്യത്തിന് ഒരു യഥാർത്ഥമായ ഉത്തരം അവിടെ അവശേഷിക്കുന്നു. ഈ ഭൂമിയിൽ സമാധാനം കൈവരിക്കാൻ കഴിയുമോ? അതെ, പാപം ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്ത് കഴിയുമ്പോൾ അവിടെ സമാധാനമുണ്ടാകും. എന്നാൽ ആ സമയം വരെ യാതൊരു സമാധാനവും ഉണ്ടായിരിക്കില്ല. രാജ്യം രാജ്യത്തോടും ദേശം ദേശത്തോടും എതിർക്കും. പാപത്തിനൊരു പ്രതിവിധി ദൈവം തന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. ഭൂമിയിൽ നിന്നും പാപത്തെ ഒഴിവാക്കുന്നതിനായി ദൈവം ഒരു പ്രതിവിധി തന്നു. എന്നാൽ ഈ ലോകത്തിലെ ജനങ്ങൾ ദൈവത്തിന്റെ പ്രതിവിധിയെ സ്വീകരിക്കുന്നില്ല. നമുക്ക് വിവാഹം കഴിച്ച് ഭാര്യയോടൊപ്പം ജീവിക്കുന്നതിനായി ദൈവം ഒരു മാർഗവും ഒരു പ്രതിവിധിയും നൽകിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്താലുള്ള പ്രതിവിധിയെ മനുഷ്യൻ സ്വീകരിക്കുന്നില്ല. യേശു ഇപ്രകാരം അത് പറഞ്ഞു. അവൻ പറഞ്ഞ വാക്കുകളെ അത് ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വചനമോ ഇല്ല. ഈ ചോദ്യത്തിന്റെ യഥാർത്ഥമായ ഉത്തരത്തിനായി യേശു നമ്മെ തിരികെ ആരംഭത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഉത്പത്തിയുടെ പുസ്തകമാകുന്നു. കാരണം ഉത്പത്തി എന്ന വാക്ക് വേദപുസ്തകത്തിലെ എല്ലാ ചോദ്യത്തിന്റെയും വിത്തായ അധ്യായമാകുന്നു. കൂടാതെ നിങ്ങളുടെ വയലിലെ വിളവെന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഏത് തരത്തിലുള്ള വിത്താണ് നിങ്ങൾ വയലിൽ വിതച്ചതെന്ന് തിരികെ പോയി നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏത് തരത്തിലുള്ള വിത്താണ് വിതച്ചിരിക്കുന്നത്? ഉത്പത്തി വിത്തിന്റെ അധ്യായമായിരിക്കെ നമുക്ക് ഉത്പത്തിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആദിയിൽ എന്നുള്ള തിരുവെഴുത്തിലേക്ക് യേശു നമ്മെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഇപ്പോൾ സമയത്തിന്റെ ആരംഭം അവിടെ നിന്നുമാണെന്നുള്ള കാര്യം ഓർക്കുക. അതിനു മുമ്പ് അത് നിത്യതയായിരുന്നു. നാം ആദിയിലേക്ക് തിരികെ പോകുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് ശ്രദ്ധിക്കുക. ഇത് വിട്ടുപോകാനിടയാകരുത്. ആ കാരണത്താലാണ് ഞാൻ സാവകാശത്തോടെ സംസാരിക്കുന്നത്. അതിനാൽ ഇവിടെയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ടേപ്പിൽ വ്യക്തമായിട്ട് അത് പറഞ്ഞു കേൾക്കാനിടയാകും. യേശു പറഞ്ഞ പ്രകാരം നാം ആദിയിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ഭൂമിയിൽ ഏതൊരു കാര്യവും ഒരു ജോഡി മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരാദാമും ഒരു ഹവ്വായും ഉണ്ടായിരുന്നു. അവർ ദൈവത്താൽ മാത്രമാണ് ഒരുമിച്ച് ചേർക്കപ്പെട്ടത്. ഒരു പെൺകുതിരയും അതിനൊരാൺകുതിരയും ഒരു പെൺതത്തയ്ക്ക് ഒരാൺതത്തയുമായിരുന്നു. അവൻ നമ്മോട് പറഞ്ഞ പ്രകാരം നാം ആദിയിലേക്ക് തിരികെ പോകുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു ജോഡി മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് സത്യമല്ലേ? അതുകൂടാതെ ആദിയിൽ എല്ലാ കാര്യങ്ങളും ദൈവമായിട്ട് സമ്പൂർണമായും ഐക്യപ്പെട്ട് പ്രവർത്തിച്ചിരുന്നിട്ട് യാതൊന്നും അവരിൽ നിന്ന് അന്യപ്പെട്ടിരുന്നില്ല. ആകാശത്തിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ക്രമപ്രകാരമാകുന്നു. നക്ഷത്രങ്ങളും താരസമൂഹവും സൗരയൂഥവും അങ്ങനെ എല്ലാ കാര്യങ്ങളും സമ്പൂർണമായും അതിന്റേതായ സ്ഥാനത്തായിരിക്കുന്നു. അവയിൽ ഒന്ന് തെറ്റിയാൽ അത് മുഴുവൻ പദ്ധതിയെയും തടസ്സപ്പെടുത്തി
കളയും.
ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? ഒരു തടസ്സം സകല പദ്ധതിയെയും കുഴപ്പത്തിലാക്കും. ഒരു പുരുഷനോടും ഒരു സ്ത്രീയോടും കൂടി മനുഷ്യവർഗം ദൈവത്തോടൊപ്പം ഒത്തൊരുമിച്ച് പോകുമ്പോൾ ഈ സ്ത്രീ പാപം ചെയ്യുകയും അത് ദൈവത്തിന്റെ ഭൂമിയിലെ സകല പദ്ധതിയെയും അവനിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ആ കാരണത്താൽ ഈ പുസ്തകത്തിൽ നിന്നും ഒരു വാക്കെടുത്ത് മാറ്റുകയോ ഒരു വാക്ക് ചേർക്കുകയോ ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനിയെ ദൈവത്തോടുള്ള ഐക്യത്തിൽ നിന്നും പുറത്താക്കും. ഒരു സഭയെ ദൈവത്തോടുള്ള ഐക്യത്തിൽ നിന്നും പുറത്താക്കും. ഒരു കുടുംബത്തെ ദൈവത്തോടുള്ള ഐക്യത്തിൽ നിന്നും
അകറ്റിക്കളയും.
ദൈവത്തിന്റെ എല്ലാ വചനത്തെയും സ്വീകരിക്കാതിരിക്കുന്നത് എല്ലാ വിശ്വാസികളെയും അകറ്റിക്കളയുന്നതിനിടയാക്കുന്നു. എങ്കിൽ സ്ത്രീയായിരുന്നു ആ സ്നേഹമേറിയ ഭവനത്തെ ഭിന്നിപ്പിക്കുന്നതിന് കാരണമാക്കിയത്. ഒരു കെരൂബായിരുന്നില്ല ഭൂമിക്ക് പ്രയാസമുണ്ടാക്കിയത്. ആ ഭവനത്തെ വീഴ്ത്തിക്കളഞ്ഞത് ആദാമായിരുന്നില്ല. ആ ഭവനത്തെ വീഴ്ത്തിക്കളഞ്ഞത് അങ്ങനെയുള്ള യാതൊന്നുമായിരുന്നില്ല. എന്നാൽ ഹൗവ എന്ന ഒരു സ്ത്രീയായിരുന്നു ഈ മുഴുവൻ കാര്യങ്ങളെയും അകറ്റിക്കളയുന്നതിന് കാരണമാക്കിയത്. ഇവിടെ യേശു പറഞ്ഞിരിക്കുന്നതായ ആദിയിൽ എന്ന കാര്യത്തെ അതാണ് തകർത്ത് കളഞ്ഞത്. യേശു പറഞ്ഞു, ആദിയിൽ ദൈവം ഓരോ ജാതിയിലും ഒരു ആണും ഒരു പെണ്ണും സൃഷ്ടിച്ചു. എന്നാൽ ഈ സ്ത്രീ ഒരു പെൺകുതിരയല്ല, ഒരു പെൺപട്ടിയല്ല, എന്നാൽ സ്ത്രീയാണ്. സ്ത്രീയാണ് ദൈവത്തിന്റെ ഭൂമിയിലുള്ള പ്രവൃത്തിയുടെ സകല തുടർച്ചയും തകർത്ത് കളയുകയും എല്ലാത്തിനെയും മരണത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തത്. അത് പുരുഷനായിരുന്നില്ല, സ്ത്രീയായിരുന്നു ഉടമ്പടി തകർത്ത് കളഞ്ഞത്. അവൾ ഉടമ്പടി തകർത്ത് കളഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം അവൾ ദൈവത്തിന്റെ വചനത്തിന്റെ അതിർത്തി കടക്കുന്നതിനായി കാലെടുത്തു വച്ചു. അവളുടെ ഭർത്താവിനോടുള്ള ഉടമ്പടി അവൾ തകർത്തുവെങ്കിൽ അവൾ ദൈവത്തോടുള്ള അവളുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. അവൾ ദൈവത്തോടുള്ള ഉടമ്പടി ലംഘിച്ചിരിക്കുന്നതിനാൽ അവളുടെ ഭർത്താവിനോടും അത് ലംഘിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ വചനത്തോടുള്ള നിങ്ങളുടെ വാഗ്ദത്തത്തെയും ഉടമ്പടിയെയും ലംഘിക്കുമ്പോഴാണ് അത് വളരെയധികം നിയമാനുസൃതമല്ലാത്ത സഭയിലെ വെറും അംഗങ്ങൾ മാത്രം ഉണ്ടാക്കുന്നതിന് കാരണമാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു കൂട്ടം ആളുകൾ ഒത്തുചേർന്നിട്ട് ഇതങ്ങനെ അർത്ഥമാക്കുന്നില്ല എന്ന് പറയും. അത് ഈ മുഴുവൻ സഭാ സംഘടനയെയും വചനത്തോടുള്ള ഐക്യത്തിൽ നിന്നും അകറ്റിക്കളയുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നില്ല, ഡോക്ടർ ജോൺസ് അത് അപ്രകാരമാണെന്ന് പറയുന്നില്ല എന്നവർ പറയും. എന്നാൽ ഇത് അപ്രകാരമാണെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നിടത്തോളം അവൻ പറഞ്ഞു, ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. അവിടെയാണത് ഐക്യത്തെ തകർത്ത് കളയുന്നത്. അങ്ങനെ ദൈവവുമായുള്ള ഐക്യം തകർന്നു കഴിഞ്ഞിരിക്കുന്നതോടുകൂടി ജീവന്റെ പരിധിയും തകർന്നു. അതോടൊപ്പം സമയപരിധി തകരുകയും ഉടമ്പടി തകരുകയും അങ്ങനെ എല്ലാം പൊട്ടിത്തകർന്നു പോവുകയും ചെയ്തു. എന്താണ് ഇതിന് കാരണമാക്കിയത്? അതൊരു സ്ത്രീയായിരുന്നു. അതാണ് ഉടമ്പടിയെ തകർത്ത് കളഞ്ഞത്. നിങ്ങൾ അത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉത്പത്തി 3-ാം അധ്യായത്തിൽ അത് വായിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ അതിനുശേഷം തൊട്ടാണ് പുരുഷൻ സ്ത്രീയുടെ മേൽ ദൈവത്തിന്റെ വചനത്താൽ ഭരിക്കുന്നതിന് ഏൽപ്പിക്കപ്പെട്ടത്. അവൾക്ക് ഇനിയും അവനോട് തുല്യതയില്ല. സ്വഭാവത്തിൽ അവൾ അവനോട് തുല്യതയുള്ളവളായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ അവൾ ലംഘിച്ചപ്പോൾ ദൈവം അവളുടെ മേൽ ഭരണകർത്താവായിട്ട് ഒരു മനുഷ്യനെ നിയമിച്ചു. നിങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഉത്പത്തി 3:16. അതിനുശേഷം അവൾ പുരുഷനോട് തുല്യതയുള്ളവളായിരുന്നില്ല. അവൾ ദൈവത്തിന്റെ വചനത്തെ ലംഘിക്കുന്നവളാകുന്നു. അവളിൽ കൂടി അവൾ എന്ന സഭയെ ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ? ദൈവത്തിന്റെ വചനത്തെ ലംഘിച്ചത് അവളെ പരിപൂർണമായിട്ടും ദൈവത്തോടുള്ള ഐക്യത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞു. അത് തന്നെയാണ് സഭയും ചെയ്തിരിക്കുന്നത്. അത് സകല കാര്യങ്ങളെയും ആത്മീയ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ കാര്യങ്ങളെയെല്ലാം ഇത്രയും കഠിനമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കും. കാരണം ഇത് സത്യമാകുന്നു. ഇത് തിരുവെഴുത്തിലെ സത്യങ്ങളാകുന്നു. ശ്രദ്ധിക്കുക, ആ സൌന്ദര്യവതിയും ഗുണസമ്പന്നയും മനോഹരിയുമായ ഈ സ്ത്രീ ഇതുപോലൊരു കാര്യം എന്തുകൊണ്ടാണ് ചെയ്തത്? ഒരിക്കൽ ഞാനൊരു ചിത്രം കണ്ടിരുന്നു. അത് ഗ്രീസിൽ വെച്ച് ഒരു കലാകാരൻ ഹൌവേയുടെ ചിത്രം വരച്ചതായിരുന്നു. ആ ചിത്രത്തിൽ അവൾ നിങ്ങൾ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ഭയാനകരമായ ഒരു കാഴ്ചയായിരുന്നു. ശാരീരിക മനുഷ്യനും അതിലേക്ക് നോക്കാൻ കഴിയുമെന്ന് അത് കാണിക്കുന്നു. എന്നാൽ അവൾ അങ്ങനെയായിരുന്നില്ല. അവൾ മനോഹരിയായിരുന്നു. കാരണം സകല സ്ത്രീകളിലും വെച്ച് അവൾ സമ്പൂർണയായ സ്ത്രീയായിരുന്നു. ശ്രദ്ധിക്കുക, അവൾ ഇത്രയും ഉയർന്ന നിലയിലായിരിക്കെ ഇങ്ങനെയൊരു കാര്യം എന്തുകൊണ്ടാണ് അവൾ ചെയ്തത്? അവൾക്ക് പുരുഷനോട് സമമായ അവകാശവും പുരുഷനോട് തുല്യതയും ഉണ്ടായിരുന്നു. എന്നാൽ അവൾ പാപം ചെയ്തപ്പോൾ പുരുഷനോടുള്ള അവളുടെ തുല്യത നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് നമുക്കറിയാം. കാരണം അവൻ നിന്നെ ഭരിക്കും എന്ന് ദൈവം കൽപ്പിച്ചു. അത് തിരുവെഴുത്താകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്കത് വായിക്കാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് തിരുവെഴുത്തുകളെ തരികയാണ്. അതിനാൽ ദേശത്തെങ്ങു നിന്നും ഇവിടേക്ക് കമ്പി വഴിയായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് സമയം ലാഭിക്കാനും നിങ്ങൾക്കത് സ്വയമായി വായിക്കുന്നതിനും ഇടയാക്കും. അവളത് ചെയ്തതിന്റെ കാരണത്തെ ശ്രദ്ധിക്കുക. സാത്താൻ അവളെ കൈവശമാക്കിയത് എങ്ങനെയാകുന്നു? നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ സാത്താൻ ദൈവത്തോട് തുല്യതയുള്ളവനായിരുന്നു. തീർച്ചയായും അങ്ങനെയായിരുന്നു. ഒരു സൃഷ്ടാവായിരുന്നില്ല എന്ന് മാത്രമാകുന്നു. അവനെല്ലാമായിട്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുകയും സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ ഏറ്റവും വലിയ കെരൂബിന്റെ നായകനായിരുന്നു. അവളത് ചെയ്തതിന്റെ കാരണത്തെ ശ്രദ്ധിക്കുക. അവൾ ദൈവത്തിന്റെ യഥാർത്ഥ സൃഷ്ടിയിൽ ഉണ്ടായിരുന്നില്ല. അവൾ ദൈവത്തിന്റെ യഥാർത്ഥ സൃഷ്ടിയിൽ ഉണ്ടായിരുന്നില്ല. അവൾ ഒരു ഉപോൽപ്പന്നം മാത്രമായിരുന്നു. ആ കാരണത്താൽ യേശു അതിനെ ആദിയിൽ എന്ന് സൂചിപ്പിച്ചിരുന്ന പ്രകാരം അവൾ ദൈവത്തിൽ നിന്നുള്ള മൂലസൃഷ്ടിയായിരുന്നില്ല. യേശു അതിനെ ആദിയിൽ എന്ന് സൂചിപ്പിക്കുമ്പോൾ അവൾ ഒരു പുരുഷനിൽ നിന്നും ഉപോൽപ്പന്നമായിരുന്നു. ഓർക്കുക, മൂലസൃഷ്ടിയിൽ നോക്കുമ്പോൾ ആദാമിൽ പുരുഷത്വവും സ്ത്രൈണത്വവും രണ്ടും ഒന്നായിരുന്നു. എന്നാൽ അതിനുശേഷം ഒരു വാരിയെല്ലിനാൽ അവൻ വേർപെടുത്തപ്പെട്ടിരുന്നു. ശ്രദ്ധിക്കുക, എന്നാൽ ഒരു ഉപോൽപ്പന്നമായിരുന്നു. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ സകല സൃഷ്ടിയിലും വെച്ച് അത് മൃഗങ്ങളായാലും മറ്റെന്ത് തന്നെയായാലും ഈ സ്ത്രീ ഒരുവളെ മാത്രമാണ് ഇപ്രകാരം രൂപം നൽകപ്പെട്ട് ഉണ്ടാക്കിയിരുന്നത്. മറ്റെല്ലാ പെൺവർഗവും മൂലസൃഷ്ടിയിലുണ്ടായിരുന്നു. മറ്റെല്ലാ പെൺവർഗവും മൂലസൃഷ്ടിയിലുണ്ടായിരുന്നു. എന്നാൽ ഹവ്വ മൂലസൃഷ്ടിയിലുണ്ടായിരുന്നില്ല. നോക്കൂ, അതിനെ ഈ രീതിയിൽ രൂപം നൽകേണ്ടിയിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം നാം അതിൽ കടക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അവളായിരുന്ന ഈ സൃഷ്ടിയിൽ അവൾ ആദ്യത്തേതിലില്ലായിരുന്നു. എന്നാൽ അവൾ ഒരു ഉപോൽപ്പന്നമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ വികാരങ്ങളെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സത്യം എന്താണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിശബ്ദരായിരിക്കുന്നിടത്തോളം അത് നന്നായിരിക്കുന്നു. ഒരു സ്ത്രീ ചതിവുകാരിയായിരിക്കുന്നതുപോലെ മറ്റ് യാതൊരു ജീവിയും അത്രമാത്രം ചതിവുകാരിയായി രൂപം നൽകിയിരുന്നില്ല. മറ്റ് യാതൊന്നിനും അത് കഴിയുകയില്ല. മറ്റ് യാതൊന്നും തന്നെ ആ പ്രകാരം സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. കൂടാതെ ഒരു സ്ത്രീയെപ്പോലെ നിഷ്പ്രയാസം ചതിക്കപ്പെടാവുന്നതായി യാതൊരു ജീവിയുമില്ല. ഇപ്പോൾ വീഴ്ച, ആദിയിലെ വീഴ്ച ഈ പ്രസ്താവനയെ സത്യമാണെന്ന് തെളിയിക്കുന്നു. ആദിയിലെ യഥാർത്ഥമായ മൂലസൃഷ്ടിയിൽ അവളില്ലായിരുന്നു. അവൾ ആദാമിലായിരുന്നു. എന്നാൽ ആദിയിൽ ഒരു സ്ത്രീയായിട്ട് സ്വയമായിരുന്നില്ല. അവൾ പിന്നീട് ഒരു ഉപോൽപ്പന്നമായി ഉണ്ടാക്കപ്പെടുകയാണ് ചെയ്തത്. സ്ത്രീയെപ്പോലെ നിഷ്പ്രയാസം ചതിക്കുവാനും ചതിക്കപ്പെടാനും കഴിയുന്നതായി യാതൊന്നിനും രൂപം കൊടുത്തിട്ടില്ല. സ്ത്രീയെപ്പോലെ അത്രയും അധപതിക്കുവാൻ കഴിയുന്ന യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. സകല സൃഷ്ടിയിലും വെച്ച് സ്ത്രീയെപ്പോലെ ഇത്രമാത്രം താണ് അധപതിക്കുവാൻ കഴിയുന്ന യാതൊന്നിനും രൂപം കൊടുത്തിരുന്നില്ല. ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും കൂടുതൽ നിഷ്പ്രയാസമായി ഒരു പുരുഷന്റെ ഹൃദയത്തെ തുണ്ടം തുണ്ടമായി വലിച്ചു കീറാൻ അവന്റെ ഭാര്യയ്ക്ക് കഴിയും. മറ്റേതെങ്കിലും പുരുഷനോടൊപ്പം അവന്റെ ഭാര്യയും ഓടിപ്പോകട്ടെ, പിന്നെ ആ മനുഷ്യൻ തന്റെ കുഞ്ഞുങ്ങളുമായിട്ട് കണ്ണുനീരുമൊഴുക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നത് കാണാം. അവൾ അപ്രകാരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൾ ഇത് ചെയ്യുന്നതിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പട്ടിയെയോ ഒരു പന്നിയെയോ മറ്റേതെങ്കിലും മൃഗങ്ങളെയോ ഇപ്രകാരം സൃഷ്ടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അധപ്പതിച്ച് താഴുവാൻ കഴിയുന്നത്രം മറ്റെന്തിനെങ്കിലും താഴുവാനോ കഴിയുകയില്ല. ഇപ്പോൾ ഇത് സത്യമാണ്. എന്റെ സഹോദരിമാരോടുള്ള ബഹുമാനത്തോടെ ഇത് ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യാതൊരു മൃഗത്തിനും അസാന്മാർഗികമായിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളൊരു പെൺപട്ടിയെ വൃത്തികെട്ടതെന്നും ഒരാൺപട്ടിയെ പന്നിയെന്ന് വിളിക്കുന്നു. എന്നാൽ അതിന്റെ സാൻമാർഗികത പല ഹോളിവുഡ് സിനിമാ താരങ്ങളെക്കാളും കോടിക്കണക്കിന് മൈലുകൾ അപ്പുറത്താകുന്നു. അപ്രകാരമാണ് സ്ത്രീ അധപ്പതിച്ച് താഴുവാനായി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഈ ലോകത്തിൽ മറ്റ് യാതൊന്നിനും അത്രയും അസാൻമാർഗികവും അത്രയും അധപ്പതിക്കുവാനും കഴിയുകയില്ല. നിങ്ങൾ ചോദിച്ചേക്കാം, ഒരു മിനിറ്റ് നിൽക്കൂ മനുഷ്യ, നാം അതെടുക്കാൻ പോവുകയാണ്. സ്ത്രീക്കിത് ശരിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇത്രയും അധപതിക്കുന്നതായും അല്ലെങ്കിൽ മലിനീയതയോടും കൂടിയ ഒരു സ്ത്രീയല്ലാതെ മറ്റ് യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഒരു പട്ടിക്കത് കഴിയില്ല, ഒരു പന്നിക്കത് കഴിയില്ല, ഒരു പക്ഷിക്കും അത് കഴിയുകയില്ല. മറ്റ് യാതൊരു ജീവജന്തുക്കളും അത്രയും അഴുക്കോ അഴുക്കായിരിക്കാനോ കഴിയുകയില്ല. കാരണം അങ്ങനെയായിരിക്കുന്നതിനായി ഇത് രൂപപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അതിനത് കഴിയുകയില്ല. ഒരു പെൺപന്നിക്ക് അഴുക്കായിരിക്കാൻ കഴിയുകയില്ല. ഒരു പെൺപട്ടിക്ക് അത്രയും അഴുക്കായിരിക്കാൻ കഴിയുകയില്ല. ഒരു പെൺപക്ഷിക്ക് അത്രയും അഴുക്കായിരിക്കാൻ കഴിയുകയില്ല. ഒരു സ്ത്രീക്ക് മാത്രമേ അങ്ങനെ ഒരു കാര്യത്തിന് കഴിയുകയുള്ളൂ. ഇപ്പോൾ സാത്താൻ എവിടേക്കാണ് പോയതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? നോക്കൂ, എന്നാൽ ഇപ്പോഴും അവൾ ഒരുവൾക്ക് മാത്രമാണ് വേണ്ട എന്നോ വേണമെന്നോ പറയാനുള്ള അധികാരമുള്ളത്. അവൾ എവിടെയാണ് അവളെ തന്നെ വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ അത് ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ സർപ്പസന്തതി എവിടെ നിന്നാണ് കടന്നു വന്നിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അവന് പോകാൻ കഴിയുന്നതിനായി ഒരൊറ്റ സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ അത് ഉറപ്പിച്ച് കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അന്ധരാണ്. നോക്കൂ, അതിനതിലേക്ക് തന്നെ പോകേണ്ടിയിരുന്നു. മറ്റേതൊരു പെൺവർഗത്തിനും അത് ചെയ്യാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ശ്രദ്ധിക്കുക. അവയെല്ലാം മൂലസൃഷ്ടിയിലായിരുന്നു. എന്നാൽ സ്ത്രീ മൂലസൃഷ്ടിയിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ നാം പിന്നിലേക്ക് പോയിട്ട് ഈ വിഷയത്തിന്റെ ആഴത്തിലേക്ക് കടന്ന് നിങ്ങളെ ആധുനിക നാളിലെ നിയമങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അവൾ ഒരുവൾ മാത്രമായിട്ട് മലിനവും വൃത്തികെട്ടതുമായ ജീവിതത്തിന് സൃഷ്ടിക്കപ്പെട്ടു. ഒരു പട്ടിക്കോ മറ്റേതെങ്കിലും പെൺവർഗത്തിനോ അത് കഴിയില്ല. സ്ത്രീക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. ഒരു പട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവജന്തുക്കളോ വർഷത്തിൽ ഒരിക്കൽ മാത്രം അത് തന്നെയും അവയുടെ സന്താന ഉൽപാദനത്തിന് വേണ്ടിയാകുന്നു. അത് ലൈംഗിക സന്തുഷ്ടിക്ക് വേണ്ടിയല്ല, എന്നാൽ അവയുടെ സന്താനോൽപാദനത്തിന് വേണ്ടിയാകുന്നു. ഒരഴുക്ക് പിടിച്ച പന്നിയായാലും ഒരു പെൺപട്ടിയായാലും വർഷത്തിലൊരിക്കൽ മാത്രം ഒരു നിമിഷത്തേക്ക് അത് തന്നെയും അവയുടെ സന്താനോൽപാദനത്തിന് വേണ്ടി മാത്രമായിട്ട് ഇടപെടുന്നു. എന്നാൽ ഒരു സ്ത്രീ അവൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം അത് ചെയ്യുന്നതിനായി രൂപപ്പെടുത്തിയിരിക്കുന്നു. എന്റെ പക്കൽ ചില കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അതിന്റെ ബാക്കി കാര്യങ്ങളെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഒരു പട്ടിക്ക് കഴിയില്ല, ഒരു സ്ത്രീക്ക് കഴിയും. ഞാനിവിടെ വെട്ടിക്കളഞ്ഞിരിക്കുന്നതായ ബാക്കി കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്ന് ഞാൻ ആശിക്കുന്നു. പെൺവർഗത്തിൽ ആണിനേക്കാൾ അഴകോടുകൂടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ജാതി അവൾ മാത്രമാകുന്നു. മറ്റേതൊരു വർഗത്തിലും അങ്ങനെ വേറൊരു ജാതിയില്ല. ദൈവത്തിന്റെ സൃഷ്ടിയായ മൃഗങ്ങളിലും പക്ഷികളിലും മറ്റെല്ലാത്തിലും ആൺവർഗത്തിനാണ് ഭംഗിയുള്ളത്. എല്ലായ്പ്പോഴും ആൺവർഗത്തിനാണ് കൂടുതൽ അഴകുള്ളത്. മഹത്തായ മാനിന്റെ ജാതിയിൽ ആ വലിയ കലമാനിനെ നോക്കുക. അവൻ അഴകേറിയ വലിയ കൊമ്പുകളും മറ്റെല്ലാം ഉണ്ടായിരിക്കുന്നു. എന്നാൽ അതോടൊപ്പം ആ താഴ്മയേറിയ മാൻപേടയെ നോക്കുക. തന്റെ വലിയ മനോഹരമായ തൂവലോടുകൂടിയ പൂവൻ കോഴിയെയും അതോടൊപ്പം തവിട്ട് നിറമുള്ള പിടക്കോഴിയെയും നോക്കുക. പക്ഷികളിൽ പൂവൻ കോഴിയെയും പിടക്കോഴിയെയും നോക്കുക. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇപ്രകാരമായിരിക്കുന്നത്? എല്ലാ സൃഷ്ടിയിലും ആൺവർഗമാണ് കൂടുതൽ ഭംഗിയുള്ളത്. ആടുകളിലും പന്നിയിലും കുതിരയിലും അതുപോലെ മറ്റെന്തായാലും കൂടാതെ പക്ഷികളിലും എല്ലായ്പ്പോഴും ആൺവർഗമാണ് കൂടുതൽ സൗന്ദര്യത്തോടു കൂടിയത്. എന്നാൽ മനുഷ്യജാതിയിൽ അത് പുരുഷനല്ല, എന്നാൽ സ്ത്രീയാണ് കൂടുതൽ സൗന്ദര്യമേറിയത്. അത് പുരുഷനാണെങ്കിൽ പിന്നെ അവിടെ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ബീജസമ്മിശ്രണം എവിടെയെങ്കിലും ഉണ്ടായിരിക്കാനിടയുണ്ട്. യഥാർത്ഥത്തിൽ അതിപ്രകാരമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ഇപ്രകാരം ചെയ്തിരിക്കുന്നത്? ഇത് വഞ്ചിക്കപ്പെടുന്നതിനാണ്. അവളുടെ രൂപനിർദ്ദേഷ്ടാവ് ഈ അന്ത്യനാളുകളിൽ സാത്താൻ ഇപ്പോഴും അവളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നിമിഷത്തേക്ക് ഞാനിവിടെ നിർത്തട്ടെ. സൗന്ദര്യം ലോകത്തിൽ ആദ്യമുണ്ടായ നാശം അല്ലെങ്കിൽ സാർവദേശീയമായി ലോകം മുഴുവൻ ആദ്യത്തെ വട്ടം നശിക്കപ്പെട്ടത് സ്ത്രീയുടെ സൗന്ദര്യം മൂലമായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെയും ഭാര്യമാരായി എടുത്തു. അത് ശരിയല്ലേ? ഈ കാലത്ത് സ്ത്രീകളുടെ സൗന്ദര്യവർദ്ധനവേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരിക്കൽ ഈ ദേശത്തെ ഏറ്റവും സൗന്ദര്യവതിയായ സ്ത്രീ എന്ന് സങ്കല്പിക്കപ്പെട്ടിരുന്ന പേൾ ഒബ്രായന്റെ ചിത്രം ഞാൻ കാണുവാനിടയായി. സൗന്ദര്യത്തെക്കുറിച്ച് മാത്രം എടുക്കുകയാണെങ്കിൽ അവളെ കടത്തിവെട്ടാൻ ഈ സ്കൂളിൽ ഒരു 19-കാരി പെൺകുട്ടി പോലുമില്ല. സ്ത്രീയുടെ സൗന്ദര്യവർദ്ധനവ് ആ കാലത്തെ അധപതനത്തെയാണ് കാണിക്കുന്നത്. ഇന്നത്തേതിലും കൂടുതലായി സഭ എപ്പോഴെങ്കിലും കൂടുതൽ മോടി പിടിപ്പിച്ച് കാണപ്പെട്ടിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും ഇന്ന് വലിയ മനോഹരമായ കെട്ടിടങ്ങളെയും കോടിക്കണക്കിന് ഇതും കോടിക്കണക്കിന് അതും എല്ലാമായി ആവിഷ്കരിച്ചിരിക്കുന്നു. അവളെ ഒരു ചതിവായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? അവളെപ്പോലെ മറ്റ് യാതൊന്നിനും അധപ്പതിക്കുവാൻ കഴിയുകയില്ല. അവൾ അപ്രകാരം രൂപപ്പെടുത്തിയിട്ട് അത് അവളെ ചതിവുകാരിയാക്കിയിരിക്കുന്നു. ഈ അന്ത്യനാളുകളിൽ ഈ കാലത്ത് സാത്താൻ വാസ്തവമായും അവളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവൻ അവളുടെ രൂപനിർദ്ദേഷ്ടാവാണ്. എനിക്കതിപ്പോൾ തെളിയിക്കാൻ കഴിയും. നിങ്ങൾ ആദിയിലേക്ക് തിരികെ ചെന്ന് നോക്കുകയാണെങ്കിൽ അവളിൽ ആദ്യമായി പ്രവർത്തിച്ചത് ആദാമായിരുന്നോ സാത്താനായിരുന്നോ? അതോ സാത്താനായിരുന്നോ ദൈവമായിരുന്നോ? അതാണ് അവളുടെ രൂപനിർദ്ദേഷ്ടാവ്. അവളൊരു സൗന്ദര്യമുള്ള സ്ത്രീയായിരിക്കെ അത് അവളുടെ മുഖ്യ ആയുധമായി എടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ അവളുടെ മലിനതയിലേക്ക് വലിച്ചിടുവാനും അവൾ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലും ഒരു മനുഷ്യനെ വശീകരിക്കുവാനും അവൾക്ക് കഴിയും. സഹോദര, ഇവിടെയുള്ള വ്യാജമധ്യക്കാരല്ല മനുഷ്യനെ വശീകരിക്കുന്നത്, എന്നാൽ തെരുവിൽ കൂടെ അർദ്ധനഗ്നരായി തിരിഞ്ഞു പിരിഞ്ഞു നടക്കുന്ന സ്ത്രീകളാണ്. അതാണ് ചതിവായിട്ട് നേരെ ഇവിടെയുള്ളത്. അവൾ അതുമായി മാരകമായിരിക്കുകയും പരിപൂർണമായും മരണഹേതുകവുമായിരിക്കുന്നു. സാത്താൻ അവളുടെ രൂപനിർദ്ദേഷ്ടാവാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തേക്കാം. എന്നാൽ അത് സത്യമാകുന്നു. സാത്താൻ അവളെ രൂപപ്പെടുത്തിയിരിക്കുന്നു, അവൻ ഇപ്പോഴും അത് ചെയ്യുന്നു. ഞാൻ തിരുവെഴുത്തിൽ നിന്നും ചില കാര്യങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. എനിക്ക് നിങ്ങളെ തിരുവെഴുത്തിലേക്ക് എടുത്തുകൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നിങ്ങളത് ഇന്ന് കാണുന്നതിനായി നോക്കിയിട്ട് നിങ്ങളുടെ തന്നെ അഭിപ്രായം എടുത്തുകൊള്ളുക. സാത്താൻ ഒരുവനാണ് ഈ തരത്തിലുള്ള സൗന്ദര്യത്തെ ആവിഷ്കരിക്കുന്നത്. നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്വർഗത്തിലുള്ള സകല ദൂതന്മാരിലും ഏറ്റവും കൂടുതൽ സൗന്ദര്യവാൻ അവനായിരുന്നു. അത് ശരിയല്ലേ? മിഖായേലിന്റെ രാജ്യത്തെക്കാളും കൂടുതൽ സ്വർഗത്തെ ഒരു മനോഹരമായ സ്ഥലമാക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അത് ശരിയല്ലേ? കൂടാതെ കായൻ തന്റെ പുത്രനായിരുന്നു എന്ന് കാണിക്കുന്നതിനായി അവന്റെ വേദിയെ ഫലങ്ങളാലും പൂക്കളാലും മറ്റും അലങ്കരിച്ച് ഒരു കൂടുതൽ മനോഹരമായ ബലി അവൻ അർപ്പിച്ചു. അത് ശരിയല്ലേ? മനോഹരം, പാപം മനോഹരമാണ്. അതിനെ നാം എന്ന് സൗന്ദര്യമെന്ന് വിളിക്കുന്നു. പാപം സൗന്ദര്യത്താൽ വഞ്ചിക്കുന്നു. തെരുവിൽ കൂടി പോകുന്ന ഒരു സ്ത്രീയെ നോക്കിയിട്ട് അവളുടെ ഹൃദയത്തിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്കൊരിക്കലും പറയാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ ഈ കാര്യങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ എന്തുകൊണ്ടാണ് സാത്താൻ അവളുടെ രൂപനിർദ്ദേഷ്ടാവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് കൃത്യമായും ശരിയായ ഒരു കാര്യമായിട്ട് അവന്റെ സ്വന്തം പുത്രനായ കായൻ അത് തെളിയിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവൾ സൗന്ദര്യവതിയായിരിക്കെ അവൾക്ക് ചതിക്കുവാനും കഴിയുന്നു. ലോകം മനോഹരമായിരിക്കുന്നതിനാൽ അതിനെ വഞ്ചിക്കുവാൻ കഴിയും. ലോകം എന്ന് വെച്ചാൽ ലോക സമ്പ്രദായം എന്നാണ് ഞാൻ അതിനെ അർത്ഥമാക്കിയത്. അത് മനോഹരമായിരിക്കുന്നതിനാൽ വലിയ മനോഹരമായ സ്ഥലങ്ങളും ആഡംബരവുമായിരിക്കെ അത് നിങ്ങളെ വഞ്ചിക്കാൻ കഴിയുന്നു. ഓർക്കുക, പ്രവാചകനായ ആമോസ് പട്ടണത്തിലേക്ക് കടന്നുവന്ന് അതിനെ ഒരു ആധുനിക ഹോളിവുഡായി കണ്ടപ്പോൾ അവന്റെ മുഖത്തേക്ക് തൂങ്ങിക്കിടന്നിരുന്ന ആ നരച്ച മുടികൾക്കടിയിലായി അവന്റെ കണ്ണുകൾ നേരിയതായി. തന്റെ പക്കലുള്ള ഒരു സന്ദേശമായിട്ട് അവൻ ആ സ്ഥലത്തേക്ക് കടന്നു ചെന്നിട്ട് അതിനെ പൊട്ടിപ്പുറപ്പെടുവിച്ചു. നിങ്ങൾ സേവിക്കുന്നുവെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ദൈവം തന്നെ നിങ്ങളെ നശിപ്പിച്ചു കളയും എന്നവൻ പറഞ്ഞു. അത് ശരിയാണ്. പാപം മനോഹരമാണ്. അവർ യൂദാസിനെ തെരുവിൽ മദ്യപിച്ചു കിടക്കുന്ന ഒരു മുഴുക്കുടിയനായും കൂടാതെ വായ് നിറ ഈച്ചയരിക്കുന്നതും മറ്റുമായി ചിത്രീകരിക്കുന്നു. യൂദാസ് കാഴ്ചയ്ക്ക് സുന്ദരനും ബലമുള്ളവനും ഒരു ചതിയനുമായിരുന്നു. അത് നിങ്ങളുടെ ചുറ്റുമായി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. അതൊരു കൃഷിക്കാരൻ തന്റെ ഉടുപ്പിന്റെ കൈകൾ ചുരുട്ടിവെച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ചുറ്റുമായി നടക്കുന്നതല്ല. അത് വഴക്കുന്നവനാണ്. അവൻ ആ തെമ്മാടിയാണ്. പാപം ലോകത്തിന്റെ ദൃഷ്ടിക്ക് ഭംഗിയുള്ളതാണ്. എന്നാൽ ആ തരത്തിൽപ്പെട്ട സൗന്ദര്യത്തിൽ ദൈവം ആവിഷ്കരിക്കപ്പെട്ടിരുന്നില്ല. നിങ്ങൾക്കതറിയാമോ? ദൈവം സ്വഭാവത്തിൽ, സുന്ദരമായ സ്വഭാവത്തിൽ സവിശേഷതയുള്ളവനാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വേദപുസ്തകത്തിൽ യെശയ്യാവ് 53 അധ്യായം കുറിച്ചെടുത്തുകൊള്ളുക. ഇവിടെ തിരുവെഴുത്തിന്റെ ഒരു നേര് തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. യെശയ്യാവ് 53 തിരുവെഴുത്ത് യേശുവിനെ കുറിച്ച് പറയുന്നു, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവനെ കാണുന്നവർ മുഖം മറച്ചത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. അത് ശരിയല്ലേ? നാം അവനെ ആഗ്രഹിച്ചില്ല, കാരണം അവൻ സുന്ദരനായിരുന്നില്ല. അവൻ ഒരുപക്ഷെ കുനിഞ്ഞത്തോളോടുകൂടിയും കാഴ്ചയ്ക്ക് രക്തപ്രസാദത്തോടു കൂടിയവനും ഒരു നേതാവായിരിക്കുന്നതിനായി ആഗ്രഹിക്കത്തക്കവനുമായിരുന്നില്ല. അവനൊരു നേതാവിനെ പോലെ കണ്ടിരുന്നില്ല. സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്നതായ സാധാരണ തെരുവ് ഭാഷയിൽ അവൻ സംസാരിക്കുകയും മറ്റും ചെയ്തിരുന്നു. അതിനാൽ അവനൊരു പാണ്ഡിത്യമുള്ളവനായോ വിദ്യാഭ്യാസമുള്ള മിടുക്കനായോ നല്ല വസ്ത്രധാരണം ചെയ്തവനായോ മറ്റോ കാണപ്പെട്ടിരുന്നില്ല. അവൻ വെറുമൊരു സാധാരണപ്പെട്ട മനുഷ്യനായിരുന്നു. കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം അവനിലില്ലായിരുന്നു. അവൻ മറ്റുള്ള മനുഷ്യരോടൊപ്പം നടക്കുകയും പുറത്തിറങ്ങുകയും മറ്റും ചെയ്തിരുന്നതിനാൽ അവൻ ആരായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നു പോലുമില്ല. ഒരു ദേവൻ എന്താകുന്നുവെന്നുള്ള നമ്മുടെ വിചാരപ്രകാരം അവൻ ഒരു ദേവനായി നടന്നിരുന്നില്ല. എന്നാൽ അവൻ അത് തന്നെയായിരുന്നു. ഇശായിയുടെ പുത്രന്മാരിൽ ഒരുവനെ ശൌലിന്റെ സ്ഥാനത്തേക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നതിനായി ദൈവം ശമൂവേലിനോട് കൽപ്പിച്ചപ്പോഴുള്ള കാര്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശാമുവേൽ അവരോട് അത് ചെയ്യരുതെന്ന് കർക്കശമായി പറഞ്ഞിട്ടും അവർ ശൌലിനെ തെരഞ്ഞെടുത്തു. നിങ്ങൾക്കൊരു രാജാവുണ്ടായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, കാരണം ദൈവം തന്നെ നിങ്ങളുടെ രാജാവാകുന്നു എന്നവൻ പറഞ്ഞു. എന്നിട്ട് അവൻ അവരോട് ചോദിച്ചു, ഞാൻ എപ്പോഴെങ്കിലും കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോടെന്തെങ്കിലും പറയുകയും അത് സംഭവിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഞാൻ പണമോ മറ്റെന്തെങ്കിലും എന്റെ ജീവനത്തിനായി നിങ്ങളോട് യാചിച്ചിട്ടുണ്ടോ? ഇല്ല, നീ ഒരിക്കലും ഞങ്ങളോട് പണം യാചിച്ചിട്ടില്ല. കർത്താവിന്റെ നാമത്തിൽ നീ കൽപ്പിച്ചതൊക്കെയും അതുപോലെ സംഭവിച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെയാലും ഞങ്ങൾക്കൊരു രാജാവ് വേണം എന്നവർ അവനോട് പറഞ്ഞു. അങ്ങനെ അവർ ശൌലിനെ തെരഞ്ഞെടുത്തു. ലോകം എന്താണ് തെരഞ്ഞെടുക്കുന്നതെന്ന് നോക്കൂ. ഇസ്രായേൽ എന്താണ് തെരഞ്ഞെടുത്തതെന്ന് നോക്കൂ. ഇസ്രായേൽ ദൈവത്തിന്റെ അഭിഷിക്ത ജനമായ ഇസ്രായേൽ ദേശത്തുള്ള ജനത്തിൽ എല്ലാവരെക്കാളും തോളും തലയും പൊക്കമേറിയ ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തു. ഒരു വലിയതും ഉയർന്നതും മെടുക്കനും സുന്ദരനുമായ ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തു. എന്നാൽ അവൻ എല്ലായ്പ്പോഴും തൈലക്കുപ്പിലെ ഈച്ചയായിരുന്നു. എന്നാൽ ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഒരു രാജാവിനെ നിങ്ങൾക്കായി തെരഞ്ഞെടുക്കാൻ പോകുകയാണ് എന്ന് ദൈവം പറഞ്ഞു. അതുകൊണ്ട് ശമുവേലെ, അത് ആരാകുന്നുവെന്ന് ഞാൻ നിന്നോട് പറയാൻ പോകുന്നില്ല. എന്നാൽ നീ അവിടേക്ക് പോകുക, അത് ഇശായിയുടെ പുത്രന്മാരിൽ ഒരുവനാണ്. എന്നാൽ ഇശായിയും അവന്റെ ഭാര്യയും മറ്റെല്ലാവരും കൂടി അവരുടെ പുത്രന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഞങ്ങളുടെ മൂത്ത പുത്രൻ നല്ല പൊക്കമുള്ളവനും സുന്ദരനും ആരോഗ്യമുള്ളവനുമാണ്. ഒരു രാജകിരീടം ധരിക്കുവാനുള്ള യോഗ്യത അവനുണ്ട്. അവൻ മെടുക്കനും വിദ്യാഭ്യാസമുള്ളവനുമായ ഒരു നല്ല മനുഷ്യനാകുന്നു. അവൻ ശരിക്കും അതിന് യോജിച്ചവനാകുന്നു. കൂടാതെ അവൻ വാക്കുകളെ ശരിയായി ഉച്ചരിക്കുന്നവനുമാകുന്നു. അങ്ങനെ അവർ അവനെ കൊണ്ടുവന്നപ്പോൾ ശമുവേൽ തൈലക്കുപ്പിയും എടുത്ത് അവന്റെ ത്തി. അപ്പോൾ യഹോവ അവനെ നിരസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവന്റെ ആറ് പുത്രന്മാരുടെയും അടുക്കലെത്തുകയും യഹോവ അവരെ എല്ലാം നിരസിച്ചു കളയുകയും ചെയ്തു. എന്നാൽ ഇനിയും ഒരുവൻ കൂടിയുണ്ടോ എന്നവൻ ചോദിച്ചു. ഹോ, ഉണ്ട്, ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. അവനവിടെ പാട്ടുപാടുകയും ആടുകയും ഒച്ചവെക്കുകയും മറ്റെല്ലാമായിട്ട് തുടർന്നിരുന്നു. എന്നാൽ അവനൊരു സ്വല്പം പൊക്കം കുറഞ്ഞവനും കാഴ്ചയ്ക്ക് പവിഴ നിറവുള്ളവനുമായിട്ട് ഒരു രാജാവാകുന്നതിനുള്ള യാതൊരു യോഗ്യതയും അവനില്ല. അവനെ വരുത്തുക എന്ന് ശമുവേൽ പറഞ്ഞു. അങ്ങനെ ദാവീദ് ആ പ്രവാചകന്റെ അടുക്കലെത്തിയപ്പോൾ പ്രവാചകൻ തൈലക്കൊമ്പും എടുത്ത് ഓടിച്ചെന്ന് അവന്റെ തലയിൽ തൈലമൊഴിച്ച് അവനെ അഭിഷേകം ചെയ്തിട്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതാകുന്നു എന്ന് പറഞ്ഞു. അത് സൗന്ദര്യമല്ല, എന്നാൽ സ്വഭാവമാകുന്നു. ദൈവം സ്വഭാവത്തെ നോക്കുന്നു. മനുഷ്യൻ പ്രാകൃതികമായ സൗന്ദര്യത്തെ നോക്കുന്നു, അത് വഞ്ചന നിറഞ്ഞതാണ്. ആ കാരണത്താലാണ് ഒരു സ്ത്രീക്ക് വഞ്ചിക്കപ്പെടുന്നതിനും വഞ്ചിക്കുന്നതിനുമായി സൗന്ദര്യം കൊടുത്തിരിക്കുന്നത്. ഒരു സുന്ദരിയായ സ്ത്രീ അവളുടെ സൗന്ദര്യത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് അവൾക്കൊരു ശാപമാകുന്നു. എന്റെ അറിവിലുള്ള മറ്റു കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും എളുപ്പം അവളെ അത് നരകത്തിലേക്ക് തള്ളിവിടും. അവൾക്ക് സൗന്ദര്യവതിയായിരിക്കാൻ കഴിയും തീർച്ചയായും, എന്നാൽ അവൾ ഭർത്താവിനോടൊത്ത് താമസിച്ച് ശരിയായ കാര്യങ്ങളെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതും മനോഹരവുമായിരിക്കും. എന്നാൽ അവൾക്ക് അതേ കാര്യത്തെ തന്നെ എടുത്ത് അതുമായി എപ്രകാരം വഞ്ചിക്കാനും കഴിയുന്നതാണ്. കാരണം അത് അപ്രകാരം ചെയ്യുന്നതിനായി അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, എന്നാൽ ദൈവം സ്വഭാവത്താൽ ആവിഷ്കരിക്കപ്പെടുന്നു. യേശുവിനെ നാം ആഗ്രഹിക്കത്തക്ക യാതൊരു സൗന്ദര്യവും അവനില്ലായിരുന്നു. എന്നാൽ അവനെ പോലൊരു സ്വഭാവത്തിൽ ലോകത്തിൽ ആരും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്ന് നാം സഭയുടെ സ്വഭാവത്തെ നോക്കുകയാണെങ്കിൽ സാത്താനും അവന്റെ കൂട്ടവും വലിയ മനോഹരമായ സഭകളെയും മനോഹരമായ കാര്യങ്ങളെയും പരിപാലിക്കുന്നത് നമുക്ക് കാണാം. ഇന്ന് ലോകവും അതുതന്നെയാണ് നോക്കുന്നത്. ഓ, നമ്മുടെ പാസ്റ്റർ തന്നെ ഇന്ന ഇന്ന വലിയ ആളും, കൂടാതെ ഇന്ന ഇന്ന വ്യക്തി അത്രമാത്രം പൌരോഹിത്യവും ഭക്തിയുമുള്ള വ്യക്തിയായിട്ട് വലിയ കുപ്പായവും മറ്റും ധരിച്ചുകൊണ്ട് നടന്നു പോകുന്നതിനെ അവർ വളരെ മനോഹരമായതെന്ന് വിളിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ യഥാർത്ഥ വിശുദ്ധന്മാർ ന്യായീകരിക്കപ്പെട്ട വചനത്തിന്റെ സ്വഭാവത്തെ നോക്കുന്നു. യേശുവിന്റെ കാലത്ത് അവനെ കണ്ടപ്പോൾ വിശുദ്ധന്മാർ അത് തന്നെയാണ് ചെയ്തത്. അവൻ കാഴ്ചയ്ക്ക് ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമുള്ളവനായിരുന്നില്ല, എന്നാൽ അവർ ദൈവത്തെ അവനിൽ കണ്ടിരുന്നു. ദൈവം അവനോട് കൂടെയായിരുന്നുവെന്ന് അവർ കണ്ടു. അപ്രകാരം തന്നെയാണ് യോവാബും മറ്റുള്ളവരും ഒരു പൊക്കം കുറഞ്ഞവനായ ദാവീദിനോടൊപ്പം നിന്നിരുന്നത്. അവർ അവനിൽ ഒരു വ്യക്തിത്വത്തെ കണ്ടിരുന്നു. ദൈവം ദാവീദിൽ വസിച്ചിരുന്നുവെന്ന് അവർ കാണുകയും ഏതെങ്കിലും ഒരു ദിവസം അവൻ അധികാരത്തിൽ വരുമെന്നും അവർ അറിഞ്ഞിരുന്നു. അവരിൽ ഒരുവൻ ഗോലിയാത്തിന്റെ അഞ്ച് സഹോദരന്മാരെ ഒറ്റക്കൈകൊണ്ട് കൊന്നുകളഞ്ഞു. വൈകിട്ടത്തെ ആഹാരത്തിനായി സ്ത്രീകൾ പയറ് പറിച്ചുകൊണ്ടിരുന്നപ്പോൾ സൈന്യങ്ങളെല്ലാം അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുമ്പോൾ അവരിൽ ഒരുവൻ കുന്തം കയ്യിലെടുത്ത് 300 ഫെലിസ്തീനെ കൊന്നുകളഞ്ഞു. അത് സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് അവർ ദാവീദിനോടൊപ്പം നിന്നത്? അഭിഷേകം ദാവീദിന്റെ മേലുണ്ടെന്നും അവൻ അധികാരത്തിൽ വരുമെന്നും അവർ അറിഞ്ഞിരുന്നു. ഇന്ന് വചനത്തോടൊപ്പം നിൽക്കുന്ന സഭയുടെ ഒരു വ്യക്തമായ ചിത്രമാണിത്. ഇത് ന്യായീകരിക്കപ്പെടുമെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു ദിവസം ഇത് അധികാരത്തിൽ വരുമെന്ന് നമുക്കറിയാം. അവൻ ബാക്കിയുള്ള ദേശത്തു നിന്നും ഓടിപ്പോയവനായിരുന്നു, എന്നാൽ അവൻ അധികാരത്തിൽ വരുമെന്ന് അവർ അറിഞ്ഞിരുന്നു. അവൻ അധികാരത്തിൽ വരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്ത് തന്നെ വില വെച്ചാലും അത് കാര്യമാക്കാതെ നാം ആ വചനത്തെ എടുത്തുകൊണ്ട് അതോടൊപ്പം നിൽക്കുന്നു. നമുക്കൊരു ഫെലിസ്തീനെ കൊല്ലേണ്ടി വന്നാലും, അല്ലെങ്കിൽ അവരിൽ ഒരുവൻ ഒരു കുഴിയിലേക്ക് ചാടിയിറങ്ങിയിട്ട് ഒരു സിംഹത്തെ കൊന്നതുപോലെ എന്ത് തന്നെയായാലും അതൊരു കാര്യമല്ല. കാരണം ദൈവം അപ്രകാരമാണ് അത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. നാം സ്വഭാവത്തെ നോക്കുന്നു. അപ്രകാരം അവളെ എന്തുകൊണ്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. ഞാൻ അധിക സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എനിക്ക് വളരെ കാര്യങ്ങൾ ഇനിയും പറയേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഈ സ്ത്രീയെ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഉണ്ടാക്കിയത്? അവളെ അപ്രകാരമായിരിക്കാൻ അവൻ എന്തുകൊണ്ടാണ് അനുവദിച്ചത്? അത് തന്റെ സ്വന്തം ഹിതത്തിനായിരുന്നു, അത് തീർച്ചയാണ്. ദൈവം എപ്രകാരമാണ് ഈ കാര്യങ്ങളെ ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം ഒരു നിമിഷത്തേക്ക് റോമർ കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. ദൈവം തന്റെ സ്വന്തം ഹിതത്തിന് വേണ്ടി എന്താണ് ചെയ്തതെന്ന് റോമർ 9:14 നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റോമർ 9:14. ആകയാൽ നാം എന്ത് പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? അവൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുമ്പോൾ കുട്ടികൾ ജനിക്കുകയോ അവർക്ക് സ്വയം ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരമുണ്ടായിരിക്കുകയോ അവർക്ക് രണ്ടുപേർക്കും ഇല്ലായിരുന്നു. അവർ മാതാവിന്റെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് നോക്കുക. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്നവൻ മോശയോട് അരളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. തിരുവെടുത്തിൽ ഫറവോനോട് യഹോവ അരളി ചെയ്യുന്നു, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ. അങ്ങനെ ഇവിടെ ശ്രദ്ധിക്കുക, തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നതെന്ത്? ആർ അവന്റെ ഇഷ്ടത്തോടെ എതിർത്ത് നിൽക്കുന്നു എന്ന് നീ ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനിഞ്ഞിരിക്കുന്നവന് മനിഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചതെന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവൻ അതേ പിണ്ഡത്തിൽ നിന്ന് തന്നെ ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയുടെ സമുച്ചയമെങ്കിൽ എന്ത്? അതിനാൽ തന്റെ തേജസ്സിനെ മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മൾ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിക്കുന്നു. ഇപ്പോൾ കുറച്ചുനേരം ഇതുമായിട്ടൊന്ന് തർക്കിച്ചു നോക്കാം. ദൈവമാണിത് ചെയ്തത്. ദൈവത്തിന് അത് അപ്രകാരം ചെയ്യേണ്ടിയിരുന്നു, അതവിടെ ആകേണ്ടിയിരുന്നു. അടുത്ത 5 മിനിറ്റ് നേരത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ചില കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതിനാൽ ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവം എന്നാൽ എന്താകുന്നു? ദൈവം മഹാനായ നിത്യനാകുന്നു. ആദിയിൽ, അതായത് ഒരാരംഭത്തിന് മുമ്പ് തന്നെ അവൻ ദൈവം പോലുമായിരുന്നില്ല. നിങ്ങൾക്കതറിയാമോ? ദൈവം ആരാധനയുടെ വസ്തുവാകുന്നു, എന്നാൽ അവനെ ആരാധിക്കുന്നതിനായി യാതൊന്നുമുണ്ടായിരുന്നില്ല. അവൻ ഏകനായി വസിച്ചിരുന്നു. അവനിൽ ഗുണവിശേഷങ്ങളുണ്ടായിരുന്നു. ഒരു ഗുണവിശേഷം എന്നാൽ എന്താണ്? അതൊരു വിചാരമാകുന്നു. അതിൽ നിന്നും ഇന്ന് രാത്രിയിലെ നമ്മുടെ വിഷയത്തിന്റെ അടുക്കൽ എത്തുന്നതിനായി എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവനിൽ ഉണ്ടായിരുന്ന ഗുണവിശേഷങ്ങൾ അവൻ തന്നെയായിരുന്നു. അതൊരു പിതാവായിട്ട് അവനിൽ ഉണ്ടായിരുന്നു, അതൊരു ദൈവമായിട്ട് അവനിൽ ഉണ്ടായിരുന്നു, അതൊരു പുത്രനായിട്ട് അവനിൽ ഉണ്ടായിരുന്നു, അതൊരു രക്ഷിതാവായിട്ട് അവനിൽ ഉണ്ടായിരുന്നു, രോഗശാന്തിക്കാരനായിട്ട് അവനിലുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള ഈ കാര്യങ്ങളെല്ലാം അവന്റെ ഗുണങ്ങളെ പ്രദർശിപ്പിക്കുന്നു. യാതൊന്നും അനിയന്ത്രിതമായിരുന്നില്ല. ആദ്യ തൊട്ട് അന്ത്യം വരെ ദൈവം കണ്ടിരുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവൻ കണ്ടിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. യാതൊരു കാര്യങ്ങളും ക്രമരഹിതമായിട്ടുണ്ടായിരുന്നില്ല. അത് അവന്റെ ഗുണങ്ങളെ പ്രദർശിപ്പിക്കുക മാത്രം ചെയ്തിരുന്നു. അവൻ നീതിമാനായിരുന്നിട്ട് ഒരു മനുഷ്യനെ വീഴ്ച്ചു കളയാൻ കഴിയുകയില്ല. ഒരു മനുഷ്യൻ തന്റെ സ്വന്തം ഇഷ്ടത്തെ തെരഞ്ഞെടുക്കുന്നതിനായി അവൻ ഇഷ്ടമായ സാൻമാർഗികതയുടെ ജീവപ്രവൃത്തിയിലേക്ക് അവനെ സമമായ ആധാരപ്രകാരം വിടേണ്ടിയിരിക്കുന്നു. എന്നാൽ അവൻ വീഴുമെന്ന് ദൈവം അറിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് വീഴ്ച പ്രാപിക്കാതെ അവനൊരു രക്ഷിതാവായിരിക്കാൻ കഴിയുകയില്ല. ആരെങ്കിലും രോഗിയാകാതെ അവനൊരു രോഗശാന്തിക്കാരനാകാൻ കഴിയുകയില്ല. ഈ കാര്യങ്ങൾ അങ്ങനെ ഇപ്രകാരമാകേണ്ടിയിരിക്കുന്നു. ദൈവം അവയെ ഇപ്രകാരമാക്കിയിരിക്കുന്നു. ദൈവം അവയെ ഇപ്രകാരം നിർമ്മിച്ചിരിക്കുന്നതിനാൽ തന്റെ മഹത്തായ ഗുണങ്ങളെ അവന് പ്രദർശിപ്പിക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നില്ലെങ്കിൽ അവൻ ഒരിക്കലും ഒരു രക്ഷിതാവായിരിക്കാൻ കഴിയുകയില്ല. എന്നാൽ അവൻ രക്ഷിതാവായിരുന്നുവെന്ന് നമുക്കറിയാം. കാലാരംഭത്തിന് മുമ്പ് തന്നെ അവൻ രക്ഷിതാവായിരുന്നു, അവനൊരു രക്ഷിതാവായിരുന്നു. അതിനാൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്, അതെപ്രകാരമായിരിക്കാൻ പോകുന്നു? എന്തെങ്കിലും ഒരു കാര്യം എടുക്കുകയും അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടി നശിപ്പിച്ചു കളയുകയാണെങ്കിൽ പിന്നെ അത് അവന്റെ ന്യായവിധിക്ക് നീതിയായ കാര്യമാകുന്നില്ല. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് അയച്ചിട്ട് അവന് നീതിമാനായിരിക്കാൻ കഴിയുകയില്ല. ദൈവം കരുണയും ദയയും സത്യവും നീതിയും കൂടാതെ ഒരു മഹാനായ ന്യായാധിപനുമാകുന്നു. അവൻ ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ തനിക്ക് തന്നെ വിരോധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ ദൈവത്തിനൊരു മനുഷ്യനെ എടുത്ത് സ്വതന്ത്രമായ സാൻമാർഗികതയുടെ കാര്യപ്രവൃത്തിയിലേക്ക് അവന് വീഴ്ച പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇടേണ്ടിയിരിക്കുന്നു. തന്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യന് എങ്ങനെ വീഴാൻ കഴിയും? ഇപ്പോൾ നിങ്ങളിത് വെളിച്ചത്തെ കാണുന്നില്ലേ? അതിനാൽ യഥാർത്ഥമായ സൃഷ്ടിയിൽ നിന്നും ഉപോൽപ്പന്നമായിട്ട് എന്തെങ്കിലുമെന്ന് അവൻ ഉണ്ടാക്കേണ്ടിയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായില്ലേ? അവിടെ നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. അങ്ങനെ അതിനാണ് വീഴ്ച പറ്റിയത്. ഇത് വീഴുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ഇതുണ്ടാക്കി. പിന്നെ അതൊരു അപമാനത്തിന്റെ പാത്രമാകുന്നതിന് വേണ്ടി സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. മാനം എവിടെയാണെന്ന് ശേഖരിച്ചു വച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ വീണ്ടും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള പെൺവർഗ്ഗങ്ങളിൽ നിന്നും അവളെ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്? മറ്റുള്ള പെൺവർഗ്ഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു സ്ത്രീയെ എന്തുകൊണ്ടാണ് ഇപ്രകാരം രൂപപ്പെടുത്തിയിരിക്കുന്നത്? മറ്റ് യാതൊരു പെൺവർഗ്ഗങ്ങളെയും ഇപ്രകാരം നിർമ്മിച്ചിരുന്നില്ല. ഇന്ന് അവയ്ക്കത് കഴിയില്ല. അപ്രകാരം അത് നിർമ്മിക്കപ്പെടാതെ അവൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഒരു സ്ത്രീയെയും മറ്റുള്ള പെൺവർഗ്ങ്ങളെപ്പോലെ നിർമ്മിക്കാതിരുന്നത്? അതിനാൽ അവൾക്ക് മറ്റുള്ളവയെ പോലെ തന്നെയായിട്ട് സന്താനോൽപാദനം നടത്താൻ കഴിയുമായിരുന്നുവല്ലോ. പിന്നെ അവൾക്ക് അവളുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കാനും സന്താനം വേണമെന്ന് വരുന്ന സമയത്ത് അവൾക്ക് അവളുടെ സന്താനം ഉൽപ്പാദിപ്പിക്കാനും കഴിയുമായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം അവളെ ഇപ്രകാരം നിർമ്മിക്കാതിരുന്നത്? എനിക്ക് ഈ വാക്കുകളെ പറയാൻ കഴിയുന്നില്ല. ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ആമേൻ പറയുക. അതെ, ഇവിടെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളും അതേപോലെ ചെറുപ്പക്കാരായ ആൺകുട്ടികളും ഇരിപ്പുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാമോ, മൃഗങ്ങൾക്ക് ഇണചേരുന്നതിനു വേണ്ടി വർഷത്തിൽ ഒരു പ്രത്യേക സമയത്ത് അടുത്തു വരേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒരു സ്ത്രീക്ക് അത് ഏത് സമയത്തുമാകാം. ദൈവം എന്തുകൊണ്ടാണ് അവളെ ഇപ്രകാരം നിർമ്മിച്ചത്? നമുക്ക് കഴിയുന്നത്രയും സമ്പൂർണമായ രീതിയിൽ നാം ഇതിൽ കൂടി കടക്കുമ്പോൾ അവന്റെ മഹത്തായ പദ്ധതിയെ തുറക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം വരെയും എനിക്കിത് അറിയില്ലായിരുന്നു. ബാക്കിയുള്ള തന്റെ പെൺവർഗ്ഗത്തെ നിർമ്മിച്ചതുപോലെ ആദിയിൽ അവൻ എന്തുകൊണ്ടാണ് അവളെ അതുപോലെ രൂപപ്പെടുത്താതിരുന്നത്? അതെന്തുകൊണ്ടാണെന്നാൽ അത് അവന് അയോഗ്യകരമായ കാര്യമായിരിക്കും. സകല വിശുദ്ധിയുടെയും നീരുറവ അവനാകുന്നു. ആ കാരണത്താലാണ് സാത്താൻ അവളെ വശത്താക്കുന്നതിനായി അവന് അനുവദിക്കേണ്ടി വന്നതും സാത്താൻ ദുരുപയോഗമാക്കിയിട്ട് എന്താണോ ചെയ്തത് അതിനിടയായതും. അങ്ങനെയുള്ള ഒരു സൃഷ്ടിയായിരിക്കുന്നതിൽ കൂടെ അത് ദൈവത്തോട് യോഗ്യമായിരിക്കുന്നില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിനുവേണ്ടി രൂപപ്പെടുത്തിയത്. അവൻ രൂപപ്പെടുത്തി ഉണ്ടാക്കിയതായ ആദിയിലെ അവന്റെ എല്ലാ സൃഷ്ടിയും തുടർച്ചയോടുകൂടിയായിരിക്കുന്നു. അവന്റെ യഥാർത്ഥ സൃഷ്ടിയെല്ലാം തുടർച്ചയിലാകുന്നു. പെൺപട്ടിയും അതോടൊപ്പം ആൺപട്ടിയും പശുവും അതോടൊപ്പം കാളയും അങ്ങനെയെല്ലാം തുടർച്ചയിലാകുന്നു. പ്രകൃതി മുഴുവൻ തന്നെയും തുടർച്ചയിലാകുന്നു. വിത്ത് ചാകുകയും മണ്ണിനടിയിലാകുകയും ചെയ്യുന്നു. അത് മരണവും അടക്കവും പുനരുദ്ധാനവും പോലെയാണ്. മരത്തിൽ നിന്ന് നീര് നേരെ വേരിലേക്ക് പോകുകയും ഇല വീഴുകയും ചെയ്യുന്നു. അടുത്ത വർഷം പുതിയ ഇലയോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കാണുന്നില്ലേ? ദൈവത്തിന്റെ എല്ലാ സൃഷ്ടിയും പ്രകൃതി പോലും ഒരു തുടർച്ചയിലാകുന്നു. എന്നാൽ ഇവിടെ ഇതാ ഒന്ന് ദൈവത്തിന്റെ തുടർച്ചയ്ക്ക് പുറത്തായി രൂപപ്പെടുത്തിയിരിക്കുന്നു. പ്രകൃതി അതിന് പാപം ചെയ്യാൻ കഴിയാത്ത വിധം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, ദൈവത്തിന്റെ മൂലസൃഷ്ടിക്ക് പാപം ചെയ്യാൻ കഴിയില്ല. ഹോ, ഇവിടെയുള്ള ഈ കാഴ്ചപ്പാടിൽ കൂടെ സഭയുടെ വൈകൃതത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ദൈവത്തിന്റെ വചനം ആദിമമായതാകുന്നു. ദൈവത്തിൽ യാതൊരു പാപവുമില്ല. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇവിടെ ഇതാ ഒരു ജീവി വക്രതയാൽ നിലനിൽപ്പായിരിക്കുന്നു. ദൈവത്തിന് തന്റെ സഭയുണ്ടായിരിക്കുവാൻ പോകുന്നതാണ്. എന്നാൽ അവൾക്ക് കിട്ടിയിരിക്കുന്ന ഈ വൈകൃതമാക്കപ്പെട്ട കാര്യത്തെ നോക്കുക. ദൈവത്തിന്റെ പക്കൽ ആണും പെണ്ണുമുണ്ട്. എന്നാൽ ഈ സ്ത്രീയെ നോക്കുക, അതിന്റെ ലക്ഷണങ്ങൾ തന്നെ ദൈവത്തിന്റെ മനസ്സിൽ എന്തായിരുന്നുവെന്നുള്ളതിനെ കാണിക്കുന്നു. നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂറുകളെടുത്ത് അതിനെ വിശദീകരിക്കാൻ കഴിയാവുന്നതാണ്. അവളെ അപ്രകാരമാകുന്നതിന് വേണ്ടി ഉണ്ടാക്കുകയും സാത്താൻ അവളെ വശത്താക്കുന്നതിനായി ഏൽപ്പിക്കപ്പെടുകയും അവനത് ചെയ്യുകയും ചെയ്തു. സാത്താൻ ഇപ്പോഴും അവൾ അവന്റെ കയ്യിലാണ്. അവൾ കുരിശിങ്കിലേക്ക് ഓടുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പുരുഷനും. പ്രകൃതിയിലെല്ലാം തുടർച്ചയിലാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ദൈവം സ്ത്രീയെയും തന്റെ ആദ്യ സൃഷ്ടിയെപ്പോലെ തന്നെ നിർമ്മിച്ചിരുന്നുവെങ്കിൽ അവിടെ പാപമുണ്ടാകുമായിരുന്നില്ല. കാരണം അവൾക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവൾക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ അവൾ ആദ്യ സൃഷ്ടിയുടെ ഒരു വൈകൃതമാകുന്നു. അതുപോലെ തന്നെ എല്ലാ പാപവും യഥാർത്ഥ സത്യത്തിന്റെ വൈകൃതമാകുന്നു. കള്ളം എന്താകുന്നു? അത് സത്യം ദുരുപയോഗപ്പെടുത്തിയതാകുന്നു. വ്യഭിചാരം എന്താകുന്നു? അത് ശരിയായ ഒരു പ്രവൃത്തി ദുരുപയോഗപ്പെടുത്തിയതാകുന്നു. അതുകൊണ്ട് വൈകൃതമാക്കപ്പെട്ട സംഗതിയും വൈകൃതമാക്കപ്പെട്ട ജീവിയും എല്ലാം കൂടി അവിടെയായിരുന്നു. ആ മുഴുവൻ കാര്യങ്ങളും പാപം എന്നുള്ള ആ ഉച്ചാരണവുമായിട്ട് അവിടെ തന്നെ കിടക്കുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇത്രയും മഹത്തായതായിരിക്കുന്നത്. മനുഷ്യനിൽ നിന്നും എടുത്ത ഒരു തുണ്ട് അല്ലെങ്കിൽ ഒരു കഷണത്താലാണ് അവനെ ചതിക്കുന്നതിനായി ദൈവം അതുണ്ടാക്കിയത്. അതിവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടിയാണ് അവൾ നിർമ്മിക്കപ്പെട്ടത്. ഒരു അസാൻമാർഗതിയിൽ നടക്കുന്ന സ്ത്രീയാണ് ഈ ഭൂമിയിൽ ഏറ്റവും അധപ്പതിച്ച കാര്യമായി ചിന്തിക്കപ്പെടാൻ കഴിയുന്നത്. ചെറുപ്പക്കാരികളായ സ്ത്രീകൾ ഇത് ക്ഷമിക്കണം, അവൾ ഒരു മനുഷ്യന്റെ ലൈംഗിക പ്രദർശനത്തിന്റെ ചവറ്റുകൊട്ടയാകുന്നു. അത് മാത്രമാണ് അവൾ. ഒരു അസാൻമാർഗികയായ സ്ത്രീ ഒരു മനുഷ്യന്റെ ലൈംഗിക പ്രദൂഷണത്തിന്റെ ചവറ്റുകൊട്ടയാകുന്നു. അവിടെ അഴുക്കും വൃത്തികെട്ടതും അധപ്പതിച്ചതുമായ മാലിന്യത അവളാൽ വിക്രയപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ് അവൾ ഈ രീതിയിൽ നിർമ്മിക്കപ്പെട്ടത്? അത് ചതിക്കുന്നതിനാകുന്നു. ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള സകല പാപത്തിന്റെയും കാരണക്കാരി ഒരു സ്ത്രീയാണ്. ഷിക്കാഗോയിലുള്ള പോലീസ് സേനയിലെ ഒരു ഗവേഷണക്കാരിയായ സ്ത്രീ ഒരു ലേഖനത്തിൽ ഇപ്രകാരം എഴുതുകയുണ്ടായി. അമേരിക്കയുടെ തലസ്ഥാന നഗരത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ അവർ പരിശോധിച്ചു നോക്കിയുണ്ടായി. അമേരിക്കയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ അത് ഏത് തരത്തിൽപ്പെട്ടതായാലും അതിന്റെ 98% ഒന്നുകിൽ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ അതിന് പിന്നിലായിട്ടോ ഉണ്ടായിരുന്നു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അവസാനം ഒരു സ്ഥാനത്തെത്തുന്നതിനാണ്. അതിനാൽ എന്താണ് സംഗതിയെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ആദിയിൽ ആദാം അവളാൽ വഞ്ചിക്കപ്പെട്ടതുപോലെ അവൾ ചതിക്കുന്നതിനായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഫലം കാണാൻ ഭംഗിയുള്ളതും മറ്റെല്ലാമാണെന്ന് അവനോട് പറഞ്ഞുകൊണ്ട് അവനെ വചനത്തിൽ നിന്നും മാറ്റുന്നതിൽ കൂടെ വഞ്ചിച്ചു കളഞ്ഞു. അപ്രകാരം അതേ കാര്യം തന്നെയാണ് ഇന്ന് സഭയും ചെയ്യുന്നത്. എന്നാൽ പിന്നെ അതിനുശേഷം തൊട്ട് അവളെ ഭരിക്കുന്നതിനായി അവൻ അവളുടെ ഭരണകർത്താവായി തീർന്നു. ഈ കാലത്തും ഈ കാലത്തെ ധാരണയിൽ നിന്നും അതെന്തുമാത്രം വ്യത്യസ്തമാക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ ഭരണകർത്താവായിരിക്കുന്നതിന് പകരം അവൾ അവന്റെ ദേവനായി തീർന്നിരിക്കുന്നു. അവളാണ് അവനെ ഭരിക്കുന്നതെന്നുള്ള ഒരു തീർച്ചയായ കാര്യമാണ്. ഞാൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാകാം. അവളുടെ സൗന്ദര്യത്താലും ലൈംഗിക നിയന്ത്രണത്താലും സാത്താൻ അവൾക്ക് കൊടുത്തിരിക്കുന്നതായ രൂപത്താലും ആ ഉപോൽപ്പന്നത്തിൽ സാത്താൻ ചെയ്തിരിക്കുന്ന കാര്യത്താലും അവൾ ദൈവപുത്രന്മാരെ വഞ്ചിക്കുന്നതിനായി അയക്കപ്പെട്ടിരിക്കുന്നു. സാത്താന്റെ പക്കലുള്ള മറ്റേതൊരു ഉപകരണത്തെക്കാളും അവരിൽ കൂടുതൽ പേരെ അവൾക്ക് നരകത്തിലേക്ക് വീഴ്ത്താൻ കഴിയും. അതൊരു ശരിയായ കാര്യമാണ്. ഞാൻ സഹോദരിമാരായ നിങ്ങളെക്കുറിച്ചല്ല, എന്നാൽ അസാൻമാർഗികതയിൽ നടക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെയുള്ള ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നിങ്ങളുടെ സ്ഥാനത്തെ, ശരിയായ സ്ഥാനത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. ഇതാദ്യ തൊട്ടേയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇപ്പോൾ ഇന്നിത് ചെയ്യുന്നതിനു വേണ്ടി അമേരിക്കയുടെ ദേവൻ എന്നാൽ എന്താണ്? ആ വിഷയത്തിന്മേൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ കൂടാരത്തിൽ വെച്ച് ഞാൻ പ്രസംഗിച്ച നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഈ ആധുനിക കാലത്തെ ദേവനായി ചമഞ്ഞുകൊണ്ട് മുട്ടിന് മേലെ വസ്ത്രങ്ങൾ മാറ്റിയിട്ടുകൊണ്ട് ഒരു യുവതി അവിടെ ഇരിക്കുന്നു. ഇതാ നിങ്ങളുടെ ദേവൻ എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയാണ്. അവൾ എല്ലാ പരസ്യങ്ങളിലും അർദ്ധനഗ്നയായി തെരുവുകളിൽ അതേപോലെ കാണപ്പെടുന്നു. ആരംഭം മുതലേ ഇത് സാത്താന്റെ ഉപകരണമാണെന്ന് യേശു പറഞ്ഞു. അത് അപ്രകാരം തന്നെയാണെന്ന് നാം ഇപ്പോൾ കാണുകയും കൂടാതെ ആരംഭം മുതലേ എന്ന് അവൻ അന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നും കാണുന്നു. പുറജാതിക്കാർ അവളെ ഒരു ദേവതയാക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? തീർച്ചയായും ആകുന്നു. അവർ അവളെ ഒരു ദേവതയാക്കുന്നു, കാരണം അവരുടെ ആരാധനയിൽ ലൈംഗിക പ്രവൃത്തികൾ ഉൾപ്പെടുന്നു. അവൾ സൃഷ്ടാവാകുന്നു. അവളുടെ ഗർഭത്തിൽ അവൾ വിത്ത് വഹിച്ചിട്ട് സൃഷ്ടിച്ചു. അതൊരു കള്ളമാണ്. ഒരു സൃഷ്ടാവേ ഉള്ളൂ, അത് ദൈവമാണ്. എഫേസസിലെ ഡയാനയുടെ കല്ലുകൊണ്ടുള്ള പ്രതിമ സ്വർഗത്തിൽ നിന്നും വന്ന ദേവതയാണെന്ന് വിശ്വസിച്ചിരുന്നതായി പൌലോസ് അവിടെ പറയുന്നത് ഓർക്കുന്നില്ലേ? അതുകൊണ്ട് പുറജാതികളുടെ ആരാധന എപ്രകാരമാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ നാം ഈ കാര്യത്തെ അറിയാതെ നേരെ പുറജാതികളുടെ ആരാധനയിലേക്ക് വീണ്ടും തിരികുകയും ലോകത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള സ്ത്രീയെ ആരാധിക്കുകയും ചെയ്യുന്നു. അവൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവൾക്ക് മനുഷ്യനെ വലിച്ചിട്ട് കളയാം. അവർക്ക് പുറമേ വലിയ സൗന്ദര്യവും എന്നാൽ അകമേ നരകവുമാണെന്ന് അറിയുന്നില്ല. അവളുടെ വഴികൾ പാതാള വഴികളാകുന്നു എന്ന് ശലോമോൻ പറഞ്ഞു. യേശു വെളിപാടിന്റെ 2:15 സഭയെ വചനത്തിൽ നിന്നും വലിച്ചകറ്റുന്നതിനായി അടുത്തു വരാൻ പോകുന്ന നിക്കോലാവീരുടെ ശിക്ഷയെക്കുറിച്ച് വ്യക്തമായി ഇവിടെ പറയുന്നത് നാം കാണുന്നു. അതും കൂടാതെ ടെലിവിഷനിൽ കൂടി വരുന്ന ഹോളിവുഡിലെ കാമറാണികളുടെ വൃത്തികെട്ടതും ദുഷ്ടയേറിയതും മലിനവുമായ പരിപാടികളുടെയും നമുക്കിവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നു. മരവിപ്പിച്ച് കൊല്ലുന്ന തണുപ്പത്ത് പോലും അർദ്ധനഗ്നരായി ഇറുകി പിടിച്ച വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ കൊച്ചുകുട്ടികളും കൂടാതെ പെൺകുട്ടികൾ തന്നെയും ഇവിടെയുള്ള തെരുവിൽ കൂടി തത്തി തത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഈ നഗരത്തിന്റെ മലിനതയെ കാണിക്കുന്നു. ഇത് സാത്താനാണ് അവരെ കൊണ്ട് ഇപ്രകാരം ചെയ്യിക്കുന്നതെന്ന് അവർ അറിയുന്നു പോലുമില്ല. അവർ ഒരു ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടിരിക്കുകയും അതിനെപ്പറ്റി അറിയാതെയും ഇരിക്കുന്നു. ഒരു പെൺപട്ടി ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങൾ കാണുകയില്ല, ശരിയല്ലേ? മറ്റേതൊരു പെൺവർഗവും ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങൾ കാണുകയില്ല. കൂടാതെ യാതൊരു ആൺവർഗവും അവളുടെ അടുക്കലേക്ക് പോകുന്നതും കാണുകയില്ല. ഇപ്പോൾ നിങ്ങൾക്കിതിന്റെ ഒരു മാതൃക കിട്ടിയിരിക്കുന്നില്ലേ? കർത്താവ് അനുവദിക്കുന്ന പക്ഷം മറ്റൊരു കാര്യം നാം ഒരു നിമിഷത്തിൽ തന്നെ അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾ നിക്കോലാവിയരുടെയും അവരുടെ ഉപദേശത്തെയും കണ്ടിരിക്കുന്നുവല്ലോ. തെരുവിൽ കൂടി വസ്ത്രങ്ങൾ അഴിച്ചു നടക്കുന്ന ഇവരെ യൗവന റാണികൾ എന്നിവർ വിളിക്കുന്നു. ഒരു തുണിയഴിക്കലിനെ കാണുന്നത് തന്നെ അശുഭിതം നിറഞ്ഞ കാഴ്ചയായി കാണാറുണ്ട്. നിങ്ങളുടെ കണ്ണു തുറന്ന് തെരുവിലേക്ക് നോക്കുക, അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഈ മുഴുവൻ സംഗതിയും ഒരു തുണിയഴിക്കലാണ്. തീർച്ചയായും എന്തിനാണ് അവർ ഇത് ചെയ്യുന്നത്? അത് മോഹിപ്പിക്കുന്നതിനും പ്രലോഭിപ്പിക്കുന്നതിനുമാണ്. അതിനുവേണ്ടി മാത്രമേ അവർക്കത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അവൾ മലിനമേറിയവളായതിനാലാണ് അത് ചെയ്യുന്നത്. അവൾ ആ രീതിയിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതിനാലാണ്. അവൾ സാത്താന്റെ കയ്യിലെ ഉപകരണമാണെന്ന് അവൾ തിരിച്ചറിയുന്നില്ല. അതാണ് അവൾ. നമ്മുടെ സ്കൂളുകളിൽ പോലും അവരിന്ന് ലൈംഗിക പ്രവൃത്തിയെക്കുറിച്ച് അധ്യയനം നൽകുന്നുണ്ട്. ഇത് സ്ത്രീകളെ ആരാധിക്കുന്ന ചീഞ്ഞു നാറിയ നമ്മുടെ ലോകമാകുന്നു. അത് വിശ്വസിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം. ഒരു ദിവസം അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്തുതിഗീതങ്ങളോ മറ്റോ പാടുകയും രാത്രി മുഴുവൻ മറ്റ് സ്ത്രീകളോടൊപ്പം ചുറ്റി നടക്കുകയും ചെയ്യുന്നു. ശരി. എന്നാൽ ദൈവത്തിന്റെ കാഴ്ചയിൽ, അതായത് വചനപ്രകാരം, ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ജീവികളിൽ വെച്ച് ഏറ്റവും താണത് അവളാകുന്നു. ശ്രദ്ധിക്കുക, ആ കാരണത്താലാണ് ദൈവവചനം പഠിപ്പിക്കുന്നതിൽ നിന്നും ദൈവം അവളെ നിരോധിച്ചിരിക്കുന്നത്. അത് ശരിയായ കാര്യമാണ്. 1 തിമോത്തിയോസ് 2:9-15, സ്ത്രീ മൌനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീ അനുവദിക്കുന്നില്ല. കൂടാതെ 1 കൊരിന്ത്യർ 14:34, സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ, ന്യായപ്രമാണവും പറയുന്നതുപോലെ കീഴടങ്ങിയിരിക്കാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്ന് സഭ എന്താണ് ചെയ്യുന്നത്? തിരുവെഴുത്ത് പരിപൂർണമായും ഇത് നിരോധിച്ചിരിക്കെ അവർ സ്ത്രീയെ പാസ്റ്റർമാരാക്കിയും സുവിശേഷ പ്രാസംഗികരാക്കിയും ചെയ്യുന്നു. കൂടാതെ ന്യായപ്രമാണം പറയുന്നത് പോലെയെന്ന് തിരുവെഴുത്തിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മുഴുവൻ കാര്യത്തെയും തുടർച്ചയായിട്ട് മുമ്പോട്ട് പോകാനിടയാക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നാം കണ്ടിരുന്നതായ ആ കുഞ്ഞാടിനെ പോലെ ആരാധനയ്ക്കായുള്ള ഒരൊറ്റ സ്ഥലമെന്നത് കുഞ്ഞാടിന്റെ ചിന്തിയ രക്തത്തിനടിയിലാകുന്നു. ഇന്നത്തെ ഏകമാത്രമായ സ്ഥലം ക്രിസ്തുവാകുന്നു. അവന്റെ അടുക്കൽ വരിക എന്നുള്ള ഒരൊറ്റ വഴി അതുമാത്രമാണ്. ആരാധനയ്ക്കായുള്ള ഏക സ്ഥലം അതുമാത്രമാണ്. അതെല്ലായ്പ്പോഴും അപ്രകാരമായിരിക്കുന്നു. അവനെ ആരാധിക്കുന്നതിനുള്ള ഏക സ്ഥലം ചിന്തിയ രക്തത്തിന് കീഴിലാകുന്നു. ഈ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വെളിപ്പെട്ടു വരുന്നത് നാം കാണുന്നു. അവിടെയാണ് സ്ത്രീയായിരിക്കുന്നത്. ആ കാരണത്താലാണ് ദൈവം അവളെ പഠിപ്പിക്കാനോ സഭയിൽ മറ്റെന്തെങ്കിലും ചെയ്യുവാനോ അനുവദിക്കാതെ ഒരു മൂടുപടത്തോടുകൂടിയ മുഖവുമായി മിണ്ടാതെയിരിക്കുന്നതിന് ഇടയാക്കിയിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം എന്റെ ഹൃദയത്തിൽ അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളെയും പറയുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തതെന്ന് സഹോദരന്മാരും സഹോദരിമാരുമായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ഥാനവും കൂടാതെ അത്ഭുതകരമായ ഒരു സ്വഭാവം നിങ്ങളെ രൂപപ്പെടുത്തുവാനും ദൈവത്തിന് കഴിയും എന്നെനിക്കറിയാം. എന്നാൽ അതിന്റെ മറുവശത്തായി ആരംഭം മുതൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തായിരുന്നുവെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ മാത്രം ശ്രമിക്കുകയാണ്. ഇത് കണ്ടുപിടിക്കുന്നതിനായി ആദിയിലേക്ക് തിരികെ പോകാൻ യേശു നമ്മോട് പറഞ്ഞു. അതാണ് നാം ചെയ്യുന്നത്. പലപ്പോഴും ഇതിന്റെ നിശ്ചിതമായ ഭാഗങ്ങളെ എനിക്ക് എടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ ആശിക്കുന്നു. കൂടാതെ ടേപ്പ് കേൾക്കുന്നവരായ ജനങ്ങളും ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരികെ പോയി നോക്കുക മാത്രം ചെയ്യുക. ആരംഭത്തിലേക്ക് തിരികെ പോയി ഇത് കണ്ടുപിടിക്കുക എന്ന് യേശു പറഞ്ഞത് കാണിക്കുക മാത്രമാണ്. എല്ലാ കാര്യങ്ങൾക്കായും ആദിയിലേക്ക് തിരികെ പോകുക. ഇന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനൊരു സ്ത്രീ വിദ്വേഷിയാണെന്ന് ജനങ്ങൾ പറയുന്നു. അത് സത്യത്തിൽ നിന്നും വളരെ ദൂരെയായ ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെയല്ല. ഒരു സ്ത്രീ വിദ്വേഷി എന്നവർ വിളിക്കുന്നു. പൗലോസിനെയും ഒരു സ്ത്രീ വിദ്വേഷി എന്നവർ വിളിച്ചിരുന്ന കാര്യം ഓർക്കുക. ഹോ, നിങ്ങളും ആ പഴയ പൗലോസിനെ പോലെയാണ്. ഞങ്ങൾ സ്ത്രീകളെ കുറിച്ച് പറയുക മാത്രമാണ് എല്ലാമായിട്ട് അയാൾക്ക് ചെയ്യാനുണ്ടായിരുന്നത് എന്ന് ഒരു പ്രാസംഗിയായ സ്ത്രീ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നോട് പറയുകയുണ്ടായി. വേദപുസ്തകത്തിലെ പുതിയ നിയമം എഴുതുന്നതിന് വേണ്ടി അനുവദിക്കപ്പെട്ട ഒരു ദൈവവിശുദ്ധന്റെ വചനങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പൌലോസ് പറഞ്ഞു. സ്ത്രീ പ്രാസംഗികരെ പിന്നെ വിട്ടൊഴിഞ്ഞുകൊള്ളുക. ഏലിയാവ് ഒരു സ്ത്രീ വിദ്വേഷിയാണ് എന്നവർ പറയുന്നു. അവൻ യഥാർത്ഥ സ്ത്രീകളെ വെറുക്കുന്ന ഒരു സ്ത്രീ വിദ്വേഷിയായിരുന്നില്ല. അവൻ ഇസബേൽമാരെ പോലെയുള്ള സ്ത്രീകളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇത് ഇപ്രകാരമാണെങ്കിൽ പിന്നെ ദൈവവും അതേപോലെ തന്നെയായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ പ്രവാചകന്മാരുടെ അടുക്കൽ എത്തിയിരുന്ന വചനം അവനായിരുന്നു. അതുകൊണ്ട് ഇതേ പ്രകാരം തന്നെ അത് ദൈവമായിരിക്കണം. യഥാർത്ഥ സൃഷ്ടി ആദി മുതലേ എന്തായിരുന്നുവെന്ന് അവൻ അറിയുന്നു. അതുകൊണ്ടാണ് ആദിയിൽ എന്നവൻ സൂചിപ്പിച്ചിരുന്നത്. അവർ ദൈവത്തിന്റെ വചനം തങ്ങളുടെ അടുക്കലേക്ക് എത്തിയിരുന്ന പ്രവാചകന്മാരായിരുന്നു. അങ്ങനെ ദൈവം സ്ത്രീയെ പുരുഷനു വേണ്ടിയാണ് നിർമ്മിച്ചത്, പുരുഷനെ സ്ത്രീക്ക് വേണ്ടിയല്ല. നിങ്ങൾക്കതറിയാമോ? സ്ത്രീ പുരുഷനു വേണ്ടിയും പുരുഷൻ സ്ത്രീക്ക് വേണ്ടിയുമല്ല നിർമ്മിക്കപ്പെട്ടത്. എത്ര പേർക്കറിയാം? തിരുവെഴുത്ത് അപ്രകാരം പഠിപ്പിക്കുന്നു. ശരി, അവളുടെ വീഴ്ചയ്ക്ക് മുമ്പ് സകല സൃഷ്ടികളെക്കാളും ഉന്നതവും മനുഷ്യന് തുല്യവുമായ സ്ഥാനം അവൾക്ക് നൽകപ്പെട്ടിരുന്നു. എന്നാൽ വീഴ്ചയ്ക്ക് ശേഷം, ഇപ്പോൾ ഇവിടെയാണ് നാം ഈ വിഷയത്തെ കൊണ്ടുവരുന്നത്. എന്നാൽ വീഴ്ചയ്ക്ക് ശേഷം പുരുഷൻ അവളുടെ അധിപനായി. അങ്ങനെ യഥാർത്ഥമായ ആരംഭം കഴിഞ്ഞ് വീഴ്ചയ്ക്ക് ശേഷം മുതൽ ഇപ്പോൾ അവൾ എല്ലാ കാര്യങ്ങളിലും മൗനമായിരിക്കണം. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു എന്ന് യേശു പറഞ്ഞു. ദൈവം ആദ്യമായിട്ട് തന്റെ മൂല സൃഷ്ടി നിർമ്മിച്ചപ്പോഴാണ് കാലം തുടങ്ങിയത്. അത് മനസ്സിലാക്കുന്നവരെല്ലാം ആമേൻ വീണ്ടും പറയുക. ആദിയിൽ ദൈവം ഒരാൺജാതിയെയും ഒരു പെൺജാതിയെയും സൃഷ്ടിച്ചു. എന്നാൽ അതിനുശേഷം മറ്റുള്ള എല്ലാ ജീവജന്തുക്കളിലും വെച്ച് സ്ത്രീയെ ചതുവിനുവേണ്ടി വ്യത്യസ്തയായി നിർമ്മിച്ചു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. അവൾ നിർമ്മിക്കപ്പെട്ടു. അവൾ യഥാർത്ഥമായ അവസ്ഥയിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ ഒരിക്കലും വീഴ്ച പ്രാപിക്കുകയില്ലായിരുന്നു. എന്നാൽ അവൾ വീഴ്ചയ്ക്ക് കാരണമാക്കിയും അത് ഈ ഭൂമിയിൽ ദൈവമായിട്ടുള്ള മുഴുവൻ ഐക്യത്തെയും തടസ്സമുണ്ടാക്കിയും അത് പൊട്ടിത്തകർന്നിട്ട് മരണത്തിലേക്കും ദുഃഖത്തിലേക്കും മറ്റെല്ലാത്തിലേക്കും അതിനെ വലിച്ചെറിയുകയും ചെയ്ത് അവൾ അപ്രകാരം നിർമ്മിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ആദിക്ക് ശേഷം തൊട്ട് സമയത്തിന് തുടക്കമായി. അതിനു മുമ്പായിരുന്ന നിത്യത ആദിയിൽ എന്ന് തുടങ്ങുന്നതിനോടൊപ്പം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക, ഹവ്വയാൽ ഉണ്ടായ വീഴ്ചയ്ക്ക് ശേഷം അവിടെ വേറൊരു ഉടമ്പടി ഉണ്ടാക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്താൻ പോകുകയാണ്. എന്നാൽ ഇത് സത്യമാണെന്ന് തെളിയിക്കുന്നതിനുള്ള തിരുവെഴുത്ത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. ഇപ്പോൾ വീഴ്ചയ്ക്ക് ശേഷമുള്ള കാര്യത്തെ ശ്രദ്ധിക്കുക. ദൈവം ആദിയിൽ ഒരേ തരത്തിൽ ഒരു സൃഷ്ടി ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ വീഴ്ചയ്ക്ക് ശേഷം നാം അതിനും അപ്പുറത്തായി പോകുന്നു. ഉടമ്പടി രണ്ടുപേരുടെയും തമ്മിൽ തുല്യമായിരുന്നു. എന്നാൽ വീഴ്ചയ്ക്ക് ശേഷം അവിടെ വേറൊരു ഉടമ്പടി ഉണ്ടാക്കപ്പെട്ടു. ഇനി ഒരിക്കലും അവൾ അവനോടൊപ്പം തുല്യമായ അധികാരത്തിലാകുന്നില്ല. രണ്ടുപേർക്കും പ്രത്യേകം പ്രത്യേകമായ ഒരു ഉടമ്പടി ആവശ്യമായിട്ട് വന്നു. അത് ശരിയാണോ എന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ഉത്പത്തിയുടെ മൂന്നാം അധ്യായം എടുത്തിട്ട് ഈ കാര്യങ്ങൾ ശരിയാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ഈ കാര്യങ്ങളെ നാം പഠിപ്പിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരുമ്പോൾ ഇത് ശരിക്കും സത്യമാണെന്ന് നമുക്ക് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ കുറച്ച് സമയം കൂടി എടുത്തിട്ട് ഈ വിഷയത്തെ സമാപിക്കുന്നതിനോട് നാം അടുത്തു വരുമ്പോൾ വിവാഹമോചനത്തെക്കുറിച്ച് എന്താണെന്നും എന്തുകൊണ്ടാണെന്നും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഉൽപ്പത്തിയുടെ മൂന്നാം അധ്യായം പതിനാറാം വാക്യം തൊട്ട് നമുക്ക് തുടങ്ങാം. നമുക്കതിന്റെ പതിനാലാം വാക്യം തൊട്ട് തുടങ്ങാം. യഹോവയായ ദൈവം പാപനോട് കൽപ്പിച്ചത്, ഇപ്പോൾ അവൻ അതിനെ ശപിക്കാൻ പോവുകയാണ്. നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടവനാകുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഇത് വീണ്ടെടുപ്പിനായുള്ള മശീഹായുടെ വാഗ്ദത്തം സ്ത്രീയിൽ കൂടെ വരുന്നതാണ്. സ്ത്രീയോട് കൽപ്പിച്ചത്, ഇത് പാമ്പനോടുള്ള ഉടമ്പടിയാണെന്നുള്ള കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കുക. ആദിയിൽ അല്ലെങ്കിൽ ആരംഭത്തിന് മുമ്പ് ഇവയെല്ലാം ശരിയായി നടന്നിരുന്നു. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. അവർ തമ്മിൽ ഇനിയും യാതൊരു തുല്യതയും ഇല്ലാതെയായിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നേരെ മറിച്ചായിട്ട് അവൾ ഭരിക്കുന്നു. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലയും തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആദാമിനെ ശപിച്ചിട്ടില്ല. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്നും അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്കതിൽ നിന്ന് വിളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോട് നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. രണ്ട് ഉടമ്പടികളാകുന്നു. ഇപ്പോൾ ആദിയിൽ അങ്ങനെയല്ലായിരുന്നുവെന്ന് യേശു പറഞ്ഞതിന്റെ ആദിയിൽ ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ വേറൊരു ഉടമ്പടി കൂടി ഉണ്ടായിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇത് മറ്റൊരു ഉടമ്പടിയാണെന്നുള്ള കാര്യം. അങ്ങനെ ഇപ്പോൾ യഥാർത്ഥ ഉത്പന്നത്തിനും ഉപോൽപ്പന്നത്തിനും ഉടമ്പടി ഉണ്ടായിരിക്കുന്നു. വീഴ്ച സൃഷ്ടിയിലെ സകല ജീവികൾക്കും പ്രയാസങ്ങളും മരണവും കൊണ്ടുവരികയും സകല സൃഷ്ടിയിലും ഒരു വ്യത്യാസം വരുത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആദിയിൽ അങ്ങനെയല്ലായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് യേശു പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ആദിയിലെ കാര്യമല്ല, എന്നാൽ ആദിക്ക് ശേഷമുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ രണ്ട് ഉടമ്പടികളുണ്ട്. ആദ്യത്തേത് ആദാമും ഹവ്വായും പുരുഷനും ഒരു സ്ത്രീയും എന്ന നിലയിൽ തമ്മിൽ തുല്യതോടുകൂടിയ ഒരു ഉടമ്പടിയായിരുന്നു. എന്നാൽ സ്ത്രീ പാപം ചെയ്തിരിക്കുന്നതോടുകൂടി എന്താണ് അവൾ ചെയ്തത്? അത് ഈ മുഴുവൻ കാര്യങ്ങളെ മരണത്തിലേക്ക് വലിച്ചെറിയുകയും അതിനാൽ ദൈവത്തിന് വേറൊരു ഉടമ്പടി ഉണ്ടാക്കേണ്ടതായി വന്നു. അത് ഉത്പത്തി 3:16 വേറൊരു ഉടമ്പടിയായി ഇവിടെ ആയിരിക്കുന്നു. ഇന്ന് ലോകത്തിന് ജനനിമിടമാകേണ്ടതുണ്ട്. അത് ആദിയിൽ ദൈവം സൃഷ്ടിച്ച പ്രകാരമല്ല, മൂല സൃഷ്ടി ചെയ്തതുപോലെയല്ല, എന്നാൽ ലൈംഗികപരമായ ആഗ്രഹത്തോടുകൂടിയാകുന്നു. ഇപ്പോൾ ഇത് ആദിയിൽ എന്നുള്ള കാര്യത്തെ എങ്ങനെയാണതെന്ന് കാര്യമാക്കുന്നില്ലേ? ആദിയിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരാൺജാതിയും ഒരു പെൺജാതിയുമായിരുന്നു. എന്നാൽ അവളവളുടെ നിലയെ മറികടന്ന് ഈ പാപത്തെ കൊണ്ടുവന്നപ്പോൾ പിന്നെ ലോകം യഥാർത്ഥ സൃഷ്ടിയാലല്ല, എന്നാൽ സ്ത്രീ പുരുഷ സംബന്ധത്താൽ വീണ്ടും ജനനിമിടമാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സ്ത്രീ എവിടെയാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇപ്പോൾ സ്ത്രീയിൽ കൂടെയാണ് ഇന്ന് ലോകം ജനനിമിടമായിരിക്കുന്നത്. ആ കാരണത്താലാണ് ഒരു ലൈംഗിക മോഹത്തോട് കൂടാതെ അതിന്റെ യഥാർത്ഥമായ സൃഷ്ടിയിലേക്ക് അതിനെ കൊണ്ടുവരുന്നതിനായി യേശുവിന് സ്ത്രീയിൽ കൂടെ വരേണ്ടതായി വന്നത്. അവൻ കന്യകയാൽ ജാതനായവനാണ്. എന്നാൽ ഹാലലൂയ, ഇനിയും ഇത് സ്ത്രീ പുരുഷ സംബന്ധത്തിലല്ലാതെ വരുന്ന ഒരു സമയം വരും. സ്ത്രീയിൽ കൂടെയല്ലാതെ ആദിയിൽ ദൈവം ചെയ്തതുപോലെ തന്റെ മക്കളെ അവൻ ഭൂമിയിലെ പൊടിയിൽ നിന്ന് വിളിക്കും. അതൊരു സ്ത്രീയിൽ നിന്നുമല്ല, എന്നാൽ മണ്ണും പ്രപഞ്ച വെളിച്ചവും പെട്രോളിയം പദാർത്ഥങ്ങളും കൂടി കൂട്ടിച്ചേർന്ന് ദൈവം ആദാമിനെ ആദ്യ പ്രാവശ്യം സൃഷ്ടിച്ചതുപോലെ അവൻ വീണ്ടും സൃഷ്ടിക്കും. ദൈവം സ്വയം മനുഷ്യനായി ഈ സ്ത്രീയിൽ കൂടെ ഭൂമിയിലേക്ക് വരികയും അതിനാൽ അവന് മരിക്കാൻ കഴിയുകയും ചെയ്യുന്നതിൽ കൂടെ യേശു അത് സാധ്യമാക്കി തീർത്തു. ഇപ്പോൾ പാപത്താലുള്ള പരീക്ഷയുടെ സമയമാണ്. ആദ്യത്തെ ശേഷം മറ്റെന്തോ ഒരു കാര്യം ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഇത് നിങ്ങളെ ഒന്ന് ഞെട്ടിപ്പിക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നുവോ? കുറച്ചു നേരം കൂടി നിശബ്ദമായി ഇരുന്നു കൊള്ളുക. അങ്ങനെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക സംബന്ധത്തിൽ കൂടിയുള്ള മറ്റൊരു ഉടമ്പടി ഉണ്ടാക്കിയപ്പോൾ, യഥാർത്ഥ ഉടമ്പടിയല്ല എന്നാൽ മറ്റൊരു ഉടമ്പടിയാകുന്നു. എന്താണ് നടപ്പിലായത്? എല്ലാത്തിലും ബഹുഭാര്യാത്വമായി തീർന്നു. ആരംഭത്തിന് ശേഷം, അതായത് വീഴ്ചയ്ക്ക് ശേഷം, മനുഷ്യരിലും മൃഗങ്ങളിലും ബഹുഭാര്യാത്വം നടപ്പിലായി. രണ്ടാമതായിട്ട് ഇപ്പോൾ ദൈവം ലൈംഗിക സംബന്ധത്താലുള്ള ഒരു പുതിയ സ്വഭാവം വീണ്ടും ഒരുക്കി. ദൈവം ആദ്യത്തേത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇത് സ്വഭാവത്തോടുകൂടി സ്ത്രീ പുരുഷ ഭേദത്താൽ വേറൊന്നൊരുക്കിയതാണ്. ഇത് രണ്ടാമത്തെ ഉടമ്പടിയാകുന്നു. ഒരു പുരുഷവർഗത്തിന് അനവധി സ്ത്രീവർഗമാകുന്നു. ഒരു കലമാന് ഒരു കൂട്ടം മാൻപേടകളെ കൊടുത്തിരിക്കുന്നു. അത് ശരിയല്ലേ? ഒരു കാളയും ഒരു കന്നുകാലിക്കൂട്ടവും ഒരു പൂവൻകോഴിയും ഒരു കൂട്ടം പിടക്കോഴികളുമാകുന്നു. അത് ശരിയല്ലേ? ദൈവത്തിന് ബോധിച്ച പുരുഷനായ ദാവീദിന് 500 ഭാര്യമാരുണ്ടായിരുന്നു. ദൈവത്തിന് ബോധിച്ച ഒരു പുരുഷനിൽ നിന്നും പല സ്ത്രീകളിൽ ഒരു വർഷത്തിൽ തന്നെ 100 കുട്ടികൾ ജനിച്ചിരുന്നു. ഒരു ശലമോനും 1000 ഭാര്യമാരും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് ആദിയിൽ അങ്ങനെയായിരുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇത് ആദിക്ക് ശേഷമാണ് സ്ത്രീ ഇത് ചെയ്യുകയും അങ്ങനെ ഇപ്പോൾ അവൾ എന്തായിരിക്കുന്നുവോ അതായി തീരുകയും ചെയ്തിരിക്കുന്നു. രാജാവായ ദാവീദ് ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊള്ളുക. ദാവീദ് ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്തു അവന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുകയാണ്. ദൈവത്തിന് ബോധിച്ച പുരുഷനായി ദാവീദിന് 500 ഭാര്യമാരുണ്ടായിരുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ദാവീദിന് 500 ഭാര്യമാരും ശലോമോന് 1000 ഭാര്യമാരുമായിരുന്നു. സ്വാഭാവിക രീതിയിൽ ശലോമോൻ ദാവീദിന്റെ പുത്രനാകുന്നു. അത് ആത്മീയ രീതിയിൽ യേശു ക്രിസ്തു ദാവീദ് പുത്രനായി പ്രതിനിധീകരിക്കപ്പെടുന്നു. എന്നാൽ അത് സ്വാഭാവികമായി സ്ത്രീ പുരുഷ സംബന്ധത്തോടു കൂടിയ ജീവനായിരുന്നു. ഇത് ആത്മീയമായി സൃഷ്ടിക്കപ്പെടാൻ പോകുകയാണ്. എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്? കാരണം ആദിയത് അപ്രകാരമായിരുന്നു. എന്നാൽ നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ അതാകുന്നില്ല. ശ്രദ്ധിക്കുക, ഈ കാര്യത്തെ വിട്ടുകളയരുത്. ഇത് സമ്പൂർണമായി നിങ്ങളുടെ ഹൃദയത്തിലാക്കിക്കൊള്ളുക. എന്നാൽ അവരിൽ യാതൊരു സ്ത്രീക്ക് തന്നെയും വേറൊരു ഭർത്താവ് കൂടി ഉണ്ടായിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ മൂലസൃഷ്ടിയാകുന്നു, സ്ത്രീ അതാകുന്നില്ല. അവരിൽ യാതൊരു സ്ത്രീകൾക്കും വേറൊരു ഭർത്താവ് കൂടി ഉണ്ടായിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ആ ഒരു ഭർത്താവിന് 1000 ഭാര്യമാരുണ്ടാകാൻ കഴിഞ്ഞിരുന്നു. ഇത് യഹോവ ഇപ്രകാരം അരളി ചെയ്തതാകുന്നു, അത് തിരുവെഴുത്താകുന്നു. ഇപ്പോൾ ഞാൻ എന്റേതായ സമയത്തെ എടുത്ത് യേശു എന്താണ് പറഞ്ഞതെന്ന് ഇതിനെ അതിന്റെ തുടക്കം തൊട്ട് നിങ്ങളെ കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇത് വ്യക്തമായി കാണുന്നില്ലേ? അവർക്കനേകം ഓ, ഇത് ഇസ്രായേലിന് വേണ്ടി മാത്രമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അങ്ങനെയാണോ? അബ്രഹാം സാറായും കൂട്ടി ഫെലിസ്തീനയുടെ ദേശത്തേക്ക് പോയപ്പോൾ അവിടെ അബിമലേക്ക് എന്ന പേരോടുകൂടി ഒരു രാജാവുണ്ടായിരുന്നു. സാറായിക്ക് അപ്പോൾ 100 വയസ്സായിരുന്നു. എന്നാൽ അവളൊരു യവനക്കാരിയായി മാറ്റപ്പെടുകയും കൂടാതെ വളരെ സൗന്ദര്യവതിയുമായി തീർന്നിരുന്നു. നിങ്ങൾക്കതറിയാമോ? ശരി, അബിമലേക്ക് അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിച്ചു. അതിനെക്കുറിച്ചുള്ള എന്റെ സന്ദേശത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അബിമലേക്ക് സാറായെ ഭാര്യയായി എടുക്കാൻ ആഗ്രഹിച്ചു. ഒരുപക്ഷെ അന്തപ്പുരത്തിലാക്കി എന്നിരിക്കാം. എന്നാൽ അവൾ അബ്രഹാമിനോട് വിവാഹിതയാണെങ്കിൽ അവൻ അവളെ എടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അബ്രഹാം സാറയോട്, ഞാൻ നിന്റെ സഹോദരനാണെന്ന് പറയണം, അല്ലെങ്കിൽ അവൻ എന്നെ പിടിച്ചു കൊന്നുകളയും, അതിനാൽ നിന്നെ പ്രാപിക്കാൻ കഴിയുകയും ചെയ്യും. അബ്രഹാമിനെ തന്റെ ദേശത്ത് നിന്നും ഓടിച്ചു കളഞ്ഞിട്ട് അവന്റെ ഭാര്യ എടുത്തുകൊണ്ട് എന്തുകൊണ്ട് പോയിക്കൂടാ? ഇത് വിശ്വാസികൾക്ക് മാത്രമുള്ള ഒരു നിയമമല്ല, എന്നാൽ സൃഷ്ടിയിലുള്ള സകല ജനങ്ങൾക്കുമാകുന്നു. പാപിയായാലും വിശുദ്ധനായാലും ഈ പ്രവൃത്തികൾക്കായി നിങ്ങൾ ഉത്തരവാദപ്പെട്ടവരാണ്. അതൊരു പുറജാതിക്കാരനായ രാജാവായിരുന്നു. ഈ കഥ സത്യമാണെന്നറിയാവുന്നവർ എത്ര പേരുണ്ട്? വേദപുസ്തകത്തിൽ ഉത്പത്തിയുടെ 16 അധ്യായമോ മറ്റോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അബിമലേക്ക് അവളെ ഭാര്യയായി എടുക്കുമായിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഈ പുതിയ എബ്രായ പെൺകുട്ടി എടുക്കുന്നതിനായി അവൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. കൂടാതെ അബ്രഹാം എന്റെ സഹോദരനാണെന്ന് അവൾ പറയുകയും ചെയ്തിരുന്നു. അതുപോലെ സാറ എന്റെ സഹോദരിയാണെന്ന് അവനും പറഞ്ഞിരുന്നു. എങ്കിൽ ഞാൻ അവളെ എന്റെ ഭാര്യയായി എടുക്കും എന്ന് അബിമലേക്ക് പറഞ്ഞു. ഇപ്രകാരം ഒരു മനുഷ്യൻ അത് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? എന്നാൽ അവൻ അത് ചെയ്തു. അന്ന് രാത്രിയിൽ അവൻ ഉറങ്ങാൻ പോയപ്പോൾ കർത്താവ് ഒരു സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷനായിട്ട് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും എന്ന് പറഞ്ഞു. ദൈവം യഹൂദരുടെ ജീവരക്ത പ്രവാഹത്തെ അവിടെ സംരക്ഷിക്കുകയായിരുന്നു. ദൈവം അവനോട്, നീ എടുത്ത സ്ത്രീ നിമിത്തം നീ മരിക്കും, നീ വിവാഹം കഴിക്കാൻ പോകുന്ന ഇവൾ മറ്റൊരു പുരുഷന്റെ ഭാര്യയാകുന്നു എന്ന് പറഞ്ഞു. അബിമലേക്ക് പറഞ്ഞു, കർത്താവേ, നീ എന്റെ ഹൃദയപരമാർത്ഥത്തെ അറിയുന്നുവല്ലോ, ഇവൾ എന്റെ പെങ്ങളാകുന്നുവെന്ന് അവൻ പറഞ്ഞുവല്ലോ, അതുപോലെ അവൻ എന്റെ ആങ്ങളയാകുന്നുവെന്ന് അവളും പറഞ്ഞിരിക്കുന്നില്ലേ? ദൈവം പറഞ്ഞു, നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അതുകൊണ്ടാണ് നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തത്. അത് ശരിയല്ലേ? ദൈവം അവനോട്, ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കിക്കൊടുക്കുക, അവൻ എന്റെ പ്രവാചകനാകുന്നു. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, നിന്റെ പുരോഹിതനല്ല. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരും എന്നറിഞ്ഞുകൊള്ളുക. അവിടെയാണ് അത്ഭുതകരമായ കൃപ. നിന്റെ രാജ്യം മുഴുവൻ നശിക്കേണ്ടി വരും. അവൾ എന്റെ പ്രവാചകനായ മനുഷ്യന്റെ ഭാര്യയാകുന്നു. ആമേൻ. അത് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തതാകുന്നു. അത് തിരുവെഴുത്താണ്. മരണം വന്നതിന്റെ കാരണം പുരുഷനല്ല, എന്നാൽ പാപം സ്ത്രീയിൽ കൂടി കടന്നു വന്നതാണ് അതിന് കാരണമാക്കിയതെന്ന് ഇപ്പോൾ നാം കണ്ടുപിടിക്കുന്നു. സ്ത്രീയുടെ ജീവിത രീതിയിലാണ് എല്ലാവിധ മരണവും വരുന്നത്. ജീവൻ കൊടുക്കുന്ന അവളുടെ രീതി തന്നെ മരണമാകുന്നു. എത്ര പേർക്കതറിയാം? നിങ്ങൾ ഇത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇയ്യോബ് 14 അധ്യായമാകുന്നു. നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള വേദഭാഗങ്ങൾ എന്റെ പക്കൽ ഓരോ കാര്യത്തിനായിട്ടും കുറിച്ചെടുത്തിട്ടുണ്ട്. ഇയ്യോബിന്റെ 14 അധ്യായം നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ ഇപ്രകാരം പറയുന്നു, സ്ത്രീ പ്രസവിച്ച പുരുഷൻ അൽപായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അത് ശരിയല്ലേ? അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു എന്നും പറയുന്നു. അതുകൊണ്ട് സ്ത്രീയിൽ ജനിച്ച സകല മനുഷ്യരും ജനിക്കുമ്പോൾ തന്നെ മരണത്തിലാകുന്നു. എന്നാൽ അവൻ ദൈവത്തിന്റെ സൃഷ്ടിയിലേക്ക് ജനിക്കുമ്പോൾ പിന്നെ അവന് മരിക്കാൻ കഴിയുകയില്ല. അവൻ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന മറ്റേ വൃക്ഷമായ ക്രിസ്തുവിൽ നിന്നാകുന്നു. നിത്യജീവൻ ആ വൃക്ഷത്തിൽ നിന്നും വരുന്നു. ഓ, അവളൊരു വൃക്ഷമായിരുന്നോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. തീർച്ചയായും. നീ ഈ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് ദൈവം ഉൽപ്പത്തിയിൽ അവനോട് കൽപ്പിച്ചിരുന്നു. സ്ത്രീ വൃക്ഷമാകുന്നു, അവൾ ഫലവൃക്ഷമാകുന്നു. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഫലമാകുന്നു, നിങ്ങളുടെ അമ്മയുടെ ഉദരഫലങ്ങൾ നിങ്ങളാകുന്നു. അത് ശരിയാണ്. എങ്കിൽ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന ജീവവൃക്ഷഫലം ക്രിസ്തുവായിരുന്നു. സ്ത്രീയിൽ കൂടി മരണം വന്നു. യഥാർത്ഥ സൃഷ്ടിയിൽ മനുഷ്യനിൽ കൂടെ ജീവൻ വന്നു. സ്ത്രീയിൽ കൂടി ജനിക്കുന്നത് മരണമാകുന്നു, ക്രിസ്തുവിൽ കൂടെ ജനിക്കുന്നത് ജീവനാകുന്നു. ഈ ആശയം മനസ്സിലായോ? ഈ ദേവതമാർ എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് നിങ്ങൾ ഇപ്പോൾ കാണുന്നില്ലേ? ആദ്യത്തെ ആദാമും ഹവായും രണ്ടാമത്തെ ആദാമിന്റെയും ഹവായുടെയും മാതൃകയാകുന്നു. ഇപ്പോൾ സന്താന പുഷ്ടിയെ നമുക്ക് നോക്കാം. ആദാമും ഹവയും സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകിയത് ലൈംഗിക ബന്ധത്താലാണ്. എന്നാൽ ആദിയിൽ അതായിരുന്നില്ല. ദൈവം തന്റെ മറ്റുള്ള ജീവികളെ സൃഷ്ടിച്ചതുപോലെ ഒരാണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു. അത് നിയമാനുസൃതമായും സഭയെ പോലെയുമാകുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ വെളിവാക്കപ്പെട്ട ഈ സത്യങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം നമുക്ക് കുറച്ചുകൂടി ഈ കാര്യങ്ങളെ തിരിഞ്ഞു നോക്കാം. ഈ വിഷയത്തിന്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുന്നതുവരെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വല്പം നീരസത്തിനിടയാക്കിയേക്കാം. എന്നാൽ ഞാൻ അതിന്റെ സത്യത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുകയാണ്. യാതൊരു കർത്തൃ ശുശ്രൂഷകനും ഒരു വിധവയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് ലേവ്യ പുസ്തകത്തിലാണ്. അത് ലേവ്യ പുസ്തകം 21:7, യെഹെസ്കേൽ 44:22 ആകുന്നു. അത് പുരുഷനാൽ സ്പർശിക്കപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിൽ പൌരോഹിത്യത്തെ തടയുന്നതിന് കാണിക്കുന്നു. അത് യേശുക്രിസ്തുവിന്റെ കന്യകയായ മണവാട്ടിയെ മാതൃകയാകുന്നു. കാരണം അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ദൈവത്തിന്റെ അഗ്നിയെ കൈകാര്യം ചെയ്തിരുന്നു. നമുക്കിത് മുഴുവൻ വായിച്ചിട്ട് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് പോകാനായുള്ള സമയമില്ല. ഇനിയും 20 മിനിറ്റ് നേരം കൂടിയേ ഉള്ളൂ. അവർ ദൈവത്തിന്റെ അഗ്നിയെ കൈകാര്യം ചെയ്തിരുന്ന അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരായിരുന്നു. അതിനാൽ അവർക്ക് വേറൊരു പുരുഷനാൽ സ്പർശിക്കപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കാൻ കഴിയില്ലായിരുന്നു. മാറ്റമില്ലാത്തവനായി ദൈവം ഇപ്രകാരം കൽപ്പിച്ചിരുന്നു. അവർക്ക് വേറൊരു സ്ത്രീയെയോ ഒരു പുരുഷനാൽ സ്പർശിക്കപ്പെട്ട സ്ത്രീയെയോ വിവാഹം കഴിക്കാൻ കഴിയില്ലായിരുന്നു എന്നുള്ളത് ജീവനുള്ള ദൈവത്തിന്റെ സഭ നിഷ്കളങ്കവും കലർപ്പില്ലാത്തതുമായ ദൈവവചനവും മനുഷ്യനാൽ കൈകാര്യം ചെയ്യപ്പെട്ട ഒരു സഭാ സംഘടനയല്ല എന്നുള്ളതിനെയും മാതൃകയായി കാണിച്ചു തരുന്നു. ശ്രദ്ധിക്കുക, നമുക്കതിവിടെ വായിച്ചു കാണാം. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ 5 യേശു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വാസ്തവമായും അത്യന്താപേക്ഷിതവും പ്രാധാന്യമേറിയതുമാകുന്നു. മത്തായിയുടെ 5 നാം അത് കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പുരുഷന്മാരോട് പറയുന്നതിനായി ചില കാര്യങ്ങളെ കുറിച്ചെടുത്തിരിക്കുകയും അതുപോലെ നമ്മുടെ സഹോദരിമാരോട് അത് പറയുന്നതിന് കുറച്ച് സമയം എടുത്തിരിക്കുകയുമാകുന്നു. ഇപ്പോൾ സഹോദരി, ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നിടത്തേക്ക് നിങ്ങളെ ആക്കുന്നതിനെ ആഗ്രഹിക്കുകയും പിന്നെ നിങ്ങളും ആ സ്ഥാനത്ത് തന്നെയാണെന്ന് നോക്കിക്കൊള്ളുകയും ചെയ്തുകൊള്ളുക. മത്തായി 5:32 ആകുന്നു. ഇവിടെ ഒന്നും ധാരാളവും എന്നുള്ള അതേ ആശയത്തെ സഹായിക്കുന്നതിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു.
അത് മത്തായി 5:32 എനിക്ക് തോന്നുന്നു. 31 തൊട്ട് തുടങ്ങാം.
ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്ന് മരളി ചെയ്തിട്ടുണ്ടല്ലോ. ആദിയിൽ എന്ന് പറഞ്ഞവനായ യേശുവാണ് ഈ കാര്യങ്ങളെ പറയുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. നോക്കുക, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം അവൾ വീണ്ടും വിവാഹം കഴിക്കും. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. നോക്കൂ, അവൾക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ഭർത്താവുള്ളതിനാൽ മറ്റാർക്കും അവളെ വിവാഹം കഴിക്കാൻ കഴിയില്ല. അവൾ എന്താണ് ചെയ്യുന്നതെന്നും അവൾക്ക് ആരാണെന്നും അവൾക്ക് ജീവനോടിരിക്കുന്ന ഒരു ഭർത്താവുണ്ടെന്നുമുള്ള കാര്യത്തെ സൂക്ഷിച്ചുകൊള്ളുക. അവൾക്ക് അതിനുവേണ്ടിയുള്ള യാതൊരു നിലപാടുമില്ല. എന്നാൽ ഇത് പുരുഷനല്ല അവളെ കൊണ്ട് എന്നാകുന്നു, അവനെ കൊണ്ട് എന്നല്ല. ഇത് മനസ്സിലായോ?
നിങ്ങൾക്ക് വചനത്തെ അതിന്റെ തുടർച്ചഭാവത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, അവന് കഴിയില്ല എന്ന് യാതൊന്നും പറയുന്നില്ല, എന്നാൽ അവൾക്ക് കഴിയില്ല. നോക്കൂ, അവൾക്കത് കാരണമാകുന്നു, അവനല്ല, അവളെ കൊണ്ട് എന്നാണ് കൃത്യമായും തിരുവെഴുത്ത് പറയുന്നത്. ഇവിടെ പുനർവിവാഹം അവനെതിരായിട്ടല്ല, എന്നാൽ അവൾക്ക് എതിരായിട്ടാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ക്രിസ്തു അതിനൊരു മാതൃകയാകുന്നു. അവന് പുനർവിവാഹം ചെയ്യാൻ കഴിയുകയില്ല എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു കന്യക മാത്രമാണെങ്കിൽ അവന് കഴിയും. അതൊരു കന്യകയാണെങ്കിൽ അവന് വീണ്ടും പുനർവിവാഹം ചെയ്യാൻ കഴിയും. എന്നാൽ മറ്റാരുടെയെങ്കിലും ഭാര്യയെ അവന് വിവാഹം കഴിക്കാൻ പറ്റുകയില്ല, വാസ്തവമായും കഴിയുകയില്ല. ഒരു ഉപേക്ഷിക്കപ്പെട്ടവളെ അവൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതാര് തന്നെയായാലും ഞാൻ കാര്യമാക്കുന്നില്ല, അവൻ വ്യഭിചാരത്തിൽ ജീവിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അവിടെയാണ് നിങ്ങൾ അതൊരു ഉപേക്ഷിക്കപ്പെട്ടവളായിക്കൂടാ. ആദ്യയിലെ യഥാർത്ഥമായ കാര്യത്തെ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ? പുനർവിവാഹത്തെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവന് കഴിയും, എന്നാൽ അവൾക്കതിന് അനുവാദമില്ല. അത് ദാവീദിനെയും ശലോമോനെയും പോലെ മുഴുവൻ തിരുവെഴുത്തിലെയും തുടർച്ചയാണ്. ഇപ്പോൾ അത് ദാവീദിനെയും ബാക്കിയുള്ളവരെയും പോലെയാകുന്നു. ഇപ്പോൾ കൊരിന്ത്യർക്കെഴുതിയ 1:10 പൗലോസ് കൽപ്പിക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നുകൊള്ളണം. അവൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുകയില്ല. അവൾ ഏകയായി ജീവിച്ചു കൊള്ളണം, അല്ലെങ്കിൽ തിരികെ അവളുടെ ഭർത്താവുമായി നിരന്നുകൊള്ളണം. അവൾക്ക് പുനർവിവാഹം കഴിക്കാൻ പറ്റുകയില്ല, അവൾ ഏകയായി ജീവിച്ചു കൊള്ളണം. എന്നാൽ അവനിത് പുരുഷനെ കുറിച്ച് കൽപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വചനത്തെ കള്ളമാക്കാൻ കഴിയുകയില്ല. ആദിയിൽ തൊട്ട് സ്ത്രീപുരുഷ ഭേദത്തിന്റെ നിയമം ബഹുഭാര്യാത്വത്തിലാകുന്നു. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ സ്വഭാവമായിട്ട് ഐക്യത്തിലായി മുൻപോട്ട് പോകുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ കിഴക്കോട്ടും മറ്റൊരു ധാരണ പടിഞ്ഞാറോട്ടും പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് സത്യത്തിലേക്ക് വന്ന് അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലായ്പ്പോഴും അപ്രകാരമായിട്ട് ആരംഭം മുതലേ ഉള്ള ദൈവത്തിന്റെ സ്ഥിരമായ ഉടമ്പടിയാകുന്നു. ആദ്യമായിട്ട്, അതായത് ആദിയിൽ, ഒരുവന് ഒന്ന് മാത്രമായിരുന്നു. പാപം കടന്നുവന്നതിന് ശേഷം ഒരുവന് അനേകം സ്ത്രീകളായി. അത് പ്രകൃതിയിലെ എല്ലാ മൃഗങ്ങളോടും മനുഷ്യജാതിയോടും ഐക്യത്തിലായി പോകുന്നു. കൂടാതെ പ്രാകൃതിക ശരീരം മൃഗമാകുന്നുവല്ലോ. നാം സസ്തന ജീവികളാകുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കൂടാതെ ഇതെല്ലാം ദൈവത്തിന്റെ സ്വഭാവമായിട്ട് ഐക്യത്തിലായി പോകുന്നു. എന്നാൽ ഇപ്പോൾ മുദ്രകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. സത്യത്തിന്റെ ആത്മാവ് നമ്മെ വചനത്തിലേക്ക് നയിക്കുന്നു. കാലഘട്ടങ്ങളിൽ കൂടെ ഈ തെറ്റുകളെല്ലാം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അത് വിശദീകരിക്കുന്നു. അത് മുദ്രകളെ തുറക്കപ്പെടാതെ ഇരുന്നതിനാലായിരുന്നു. ഇത് വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. ഇത് സത്യമാകുന്നു. നിഴലിനെ തെറ്റാക്കി കളയാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. തറയിൽ പതിയുന്ന നിഴലിന് യഥാർത്ഥമായി വരേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പ്രസംഗിച്ചിരുന്നു. ഒരാനയുടെ നിഴൽ തറയിൽ പതിഞ്ഞിട്ട് ഒരു നീണ്ടു വലിഞ്ഞ മനുഷ്യനായിട്ട് അതിനെങ്ങനെ വരാൻ കഴിയും? അല്ലെങ്കിൽ നീണ്ടു വലിഞ്ഞ മനുഷ്യന്റെ നിഴൽ ആനയായി തീരാൻ എങ്ങനെ കഴിയും? നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് സമ്പൂർണമായും ഒരു മാതൃകയിലാകുന്നു. ഒരു കന്യക വിവാഹിതയായി അവളുടെ ഭർത്താവിനോടൊപ്പം സത്യസന്ധതയായി ജീവിക്കുമ്പോൾ അവൾ ഭർത്താവിന് ഒരനുഗ്രഹമാണ്. ദൈവം തന്റെ പുത്രന് ഒരു ഭാര്യയിലും നല്ലതായ മറ്റെന്തെങ്കിലും ഒന്ന് കൊടുക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ അത് അവന് കൊടുത്തിരുന്നേനെ. എന്നാൽ അവളൊരു ലൈംഗിക പ്രവൃത്തിക്കായി രൂപപ്പെട്ടിരിക്കുന്നു. മറ്റ് യാതൊരു ജീവികളും അതുപോലെ രൂപപ്പെട്ടിട്ടില്ല. ആ കാരണത്താലാണ് നിങ്ങൾക്ക് ബഹുഭാര്യാത്വം കാണാൻ കഴിയുന്നത്. അതാണ് ഈ കാര്യത്തെ കൊണ്ടുവരാനിടയാക്കിയത്. ഇപ്പോൾ ഇതിന്റെ അവസാനത്തെ വിശകലനത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു ഒരുവൻ മാത്രമാകുന്നു. അവനൊരു വ്യക്തിയും ദൈവവും ദൈവം നമ്മോടു കൂടെയുമാകുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ അവന്റെ ഭാര്യയായി അനേകം അംഗങ്ങളുണ്ട്. അത് ആയിരം ആയിരമാകുന്നു. അത് ശരിയല്ലേ? അവൾ അവന്റെ ഭാര്യയായി മണപാട്ടി സഭയാകുന്നു. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ കാരണത്താലാണ് ആദിയിൽ ശാരീരിക ബന്ധം നടപ്പിലാക്കുന്നതിന് മുമ്പ് സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക എന്ന് ദൈവം അവനോട് കൽപ്പിച്ചത്. അതവൻ ആദിയിലായിരിക്കെ തന്നെ സ്വയം ആണും പെണ്ണും തന്നെ ആയിരിക്കെ തന്നെ ആയിരുന്നു. അവിടെയാണ് മണവാട്ടിക്ക് ആത്മീയമായി സന്താനപുഷ്ടി പ്രാപിച്ച് ഭൂമിയിൽ പെരുകി പെരുകി വരുന്നതിന് വചനത്തിൽ നിന്നും ഉളവാകേണ്ടത് ആവശ്യമായിരിക്കുന്നത് എന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ശാരീരിക സംബന്ധത്തിൽ ഈ രണ്ട് ധാരണകളും തമ്മിൽ മിശ്രിതമായി കിടക്കുന്നു. ആ കാരണത്താൽ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയാതെ അതിനെ തിരികെ ആദിയിൽ എന്നുള്ള സത്യത്തിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു.
അങ്ങനെ അവസാനം കർത്താവായ യേശു ക്രിസ്തു ഒരുവനും അവന്റെ മണവാട്ടി അനേകവുമാകാം. നിങ്ങൾക്കിത് മനസ്സിലായോ?
After God's own heart with 500 wives.
ദൈവത്തിന് ബോധിച്ച പുരുഷനായ ഒരു ദാവീദ് ഒരു സിംഹാസനത്തിൽ 500 ഭാര്യമാരോടൊപ്പം ഇരുന്നു.
Jesus sitting on his throne.
യേശു തന്റെ സിംഹാസനത്തിൽ, ഹല്ലേലൂയ, 1000 വാഴ്ചക്കാലത്ത് യേശുക്രിസ്തു മണവാട്ടിയും ആദിയിലെ പോലെ സർവശക്തനായ ദൈവത്തിന്റെ കൈകളാൽ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട് പുനരുത്ഥാനത്തിൽ അനേക അംഗങ്ങളോട് കൂടിയായിരിക്കും. അവിടെയാണ് നിങ്ങൾ. സ്ത്രീകളെ, അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ അവിടെയുള്ള അഴുക്കു കുണ്ടിലായിരിക്കില്ല. എന്നാൽ ഒരു സഭയിലെ അംഗമായിരുന്നു കൊണ്ട് സദാചാരത്തോടെ നല്ലതായി ജീവിക്കാൻ ശ്രമിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഒരിക്കലും അത് സാധിക്കില്ല. ക്രിസ്തുവിനെ കൂടാതെ ഒരു പുരുഷനും അത് സാധിക്കില്ല. എന്നാൽ അത് പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ ആണും പെണ്ണും എന്നുമില്ല, അവരെല്ലാം ഒന്നാകുന്നു. എന്നാൽ വിവാഹവും വിവാഹമോചനവും എന്ന വിഷയത്തെ ശരിയാക്കി കിട്ടുന്നതിൽ കൂടെ നിങ്ങൾക്ക് ഏതാണെന്നും ശരിയേതാണെന്നും തെറ്റേണ്ടതാണെന്നും കാണാൻ കഴിയും. ഇപ്പോൾ ഈ മാതൃകയിൽ കൂടെ അവൻ വ്യക്തമായി ഇവിടെ കാണിച്ചു തരുന്നതിൽ കൂടെ അറിയാൻ കഴിയുന്നു, ഒരു ക്രിസ്തുവും അവന്റെ ഭാര്യയിൽ അനേക അംഗങ്ങളുമാകുന്നു. ആത്മീയ നുറുതടപ്പിനാലും തെറ്റായ ഉപദേശങ്ങളുടെ കാരണത്താലും അവന് നമ്മെ അവൻ ആഗ്രഹിക്കുന്ന ഏത് സമയത്തും ഉപേക്ഷിച്ചു കളയാൻ കഴിയും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എന്നാൽ നാം അവനെ ഉപേക്ഷിച്ചു കളഞ്ഞിട്ട് എങ്ങനെ അത് സാധിക്കാൻ കഴിയുമെന്നുള്ളതിന് നിങ്ങൾ എങ്ങനെയാണ് ധൈര്യപ്പെടുന്നത്? പുരുഷന് സ്ത്രീയെ ഉപേക്ഷിച്ചു കളഞ്ഞിട്ട് വേറൊന്നിനെ വിവാഹം കഴിക്കാൻ കഴിയും. എന്നാൽ സ്ത്രീ അവളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചു കളഞ്ഞിട്ട് വേറൊരുവിനെ വിവാഹം കഴിക്കാൻ പാടില്ല. എല്ലാ നിഴലുകളും മാതൃകകളും എത്ര സമ്പൂർണമായി സമീകൃതമാക്കിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? യഥാർത്ഥ സൃഷ്ടിയെ നോക്കുക. അവിടെ യാതൊരു ഉൽപ്പന്നവുമില്ല. സഭയല്ല എന്നാൽ വചനത്തിൽ കൂടെ മണവാട്ടിയാകുന്നു. സ്ത്രീയല്ല എന്നാൽ ഓരോ വട്ടവും പുരുഷനാകുന്നു. ആ കാരണത്താലാണ് പുരുഷൻ ഇത് പുരുഷന് വിരോധമായിട്ട് ഒരിക്കലും യാതൊരു കാര്യവും പറയാതിരിക്കുന്നതും എല്ലായ്പ്പോഴും സ്ത്രീയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത്. അത് കൃത്യമായും ശരിയായ കാര്യമാണ്. എന്നാൽ അവൾക്ക് ഒരു പുരുഷന്റെ ഭാഗമായിക്കൊണ്ട് ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കാൻ കഴിയും. അപ്രകാരം തിരുവെഴുത്ത് പറയുന്നു, സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടുകൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീ അനുവദിക്കുന്നില്ല. ആദം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദമല്ല എന്നാൽ ഉപ ഉൽപ്പന്നമാണ് വഞ്ചിക്കപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ അവൾ ഈ പുരുഷന്റെ ഒരു ഭാഗമായി തീരുന്നു. സാറ ദൈവത്തിന്റെ നേരെ മുഖത്ത് നോക്കി കള്ളം പറയുകയും നിഷേധിക്കുകയും ചെയ്തപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് സാറയെ കൊല്ലാതിരുന്നത്? ഒരു മർത്യ മനുഷ്യനെ പോലെ അവൻ അവിടെ ഇരുന്നുകൊണ്ട് അപ്പവും ഇറച്ചിയും തിന്നുകയും പാൽ കുടിക്കുകയും ചെയ്തിരുന്നു. സാറ ചിരിച്ചതെന്ത് എന്നവൻ ചോദിച്ചു. സാറ കൂടാരത്തിലെ അവന്റെ പിൻവശത്തിരുന്നു. അവൻ ഒരിക്കലും അവളെ കണ്ടിരുന്നില്ല. എന്നൊരിക്കലും ഈ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത് എന്നവൻ ചോദിച്ചു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് സാറ പറഞ്ഞു. ഹോ, ദൈവം ഒരു കള്ളനാണ് അവന്റെ മുഖത്ത് നോക്കി പറയുന്നു. എന്നാൽ അവന് യാതൊന്നും അവളോട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ്? അവൾ അബ്രഹാമിന്റെ ഭാഗമായിരുന്നു. ആമേൻ. അബ്രഹാമിനെ ശിക്ഷിക്കാതെ അവളെ ശിക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സ്ത്രീകളായി നിങ്ങൾ എവിടെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കുക. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്ന പ്രകാരം നിങ്ങളും സാറായെ പോലെ നിർബലമായ നടപ്പിലും തന്റെ സ്വന്തം ഭർത്താവിനോടുകൂടെ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി ജീവിക്കുകയും അവനെ അത്രമാത്രം സ്നേഹിച്ചിട്ട് അവനെ യജമാനൻ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. അത് ഭരണകർത്താവിനെയും അധികാരത്തെയും കാണിക്കുന്നു. നിങ്ങളിൽ ചില സ്ത്രീകൾ ഈ ദുഷിച്ച വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങി നിങ്ങളെ തന്നെ പുരുഷന്റെ മുമ്പിലേക്ക് വലിച്ചെറിയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എങ്കിൽ ആരാണ് തെറ്റുകാരൻ, പുരുഷനോ അതോ നിങ്ങളോ? അവരൊരു പുരുഷനായിരിക്കുകയും ഈ പ്രവൃത്തി എടുക്കുന്നതിനായി ഇപ്രകാരം നിർമ്മിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അത് നിരസിച്ച് കളയേണ്ടത് നിങ്ങൾ സ്ത്രീയാകുന്നു. കൂടാതെ നിങ്ങൾ എന്തിനാണ് നിങ്ങളെ തന്നെ ഇപ്രകാരം അവതരിപ്പിക്കുന്നത്? ഇത് സുഖത്തിന് വേണ്ടിയല്ല. ഈ നിക്കറുകൾ ധരിച്ചുകൊണ്ട് നിങ്ങൾ തണുത്ത് മരവിച്ച് പകുതി ചത്തുകഴിഞ്ഞിരിക്കുമ്പോൾ അതിന് സുഖം തരാൻ കഴിയുകയില്ല. നോക്കൂ, അത് സുഖത്തിന് വേണ്ടിയല്ല. പിന്നെ എന്താകുന്നു അത്? അത് വൃത്തികേടിനാകുന്നു. നിങ്ങളിത് സമ്മതിക്കുകയില്ല. എന്നാൽ തിരുവെടുത്ത പ്രകാരം പറയുന്നു, ഇത് സത്യമാകുന്നു. അതൊരു മലിനമായ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലാകുന്നു. നിങ്ങൾ മലിനമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ നിങ്ങളത് തിരിച്ചറിയാതെ ആത്മീയമായി മലിനമാകുന്നു. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ മലിനമായി അവതരിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു പുരുഷന്റെ അഴുക്ക് പറ്റിയ കുടുക്കുള്ള കാലിന്റെ മുട്ടുകളും കൂടാതെ അവൻ കുറച്ച് വസ്ത്രം മാത്രമേ ധരിച്ചിരിക്കുന്നുവെങ്കിൽ തന്നെയും അത് യാതൊരു വ്യത്യാസമുണ്ടാക്കുന്നില്ല. അവന്റെ ശരീരം വികാരമുളവാക്കുന്നതല്ല. എന്തുകൊണ്ടാണ്? അവൻ മൂലസൃഷ്ടിയായ സ്വഭാവമാണ്, അതങ്ങനെയായിരിക്കണം. എന്നാൽ ഒരു സ്ത്രീ വികാരമുളവാക്കുന്നതിനാലുള്ള ഉപോൽപ്പന്നമാകുന്നു. ഓ ദൈവമേ, ദയതോന്നനമേ, ഓ ഈ ലോകം പാപഭരിതമാകുന്നു, ഇത് തീരുമ്പോൾ ഞാൻ സന്തോഷവാനായിരിക്കും. ശ്രദ്ധിക്കുക, അവനവന്റെ ഭാര്യ ഏത് സമയത്തും അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉപേക്ഷിച്ചു കളയാം. എന്നാൽ അവൾക്ക് അവനെ ഉപേക്ഷിച്ചു കളയാൻ കഴിയുകയില്ല. അവൻ എന്നെ ഉണ്ടാക്കുവാനും ഏത് സമയത്തും പൊടിയിലേക്ക് എടുത്തെറിഞ്ഞ് കളയുവാനും വെറും ഊഹം മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നാൽ ഓ സഹോദര, ഞാൻ അവനെ അവിടേക്ക് വലിച്ചെറിയാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞിരിക്കും. ശലോമോന് അവൻ ആഗ്രഹിക്കുന്ന അവിവാഹിതയായ ഏതൊരു സ്ത്രീയെയും വിവാഹം കഴിക്കാൻ കരുതിയിരുന്നു. ഒരു പുരോഹിതൻ കന്യകയായ ഒരു സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അത് ദാവീദ് അബിഗായിലിനെ വിവാഹം കഴിച്ചതുപോലെയാണ്. ഭോഷത്വം എന്ന പേരോടുകൂടി ഒരു മനുഷ്യന് ഒരു നല്ല ഭാര്യ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ മരിച്ചുപോയി. ദാവീദ് അവന്റെ ഭാര്യയായ അബിഗായിലിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ദാവീദ് ഒരു രാജാവായിരുന്നു, ഒരു പുരോഹിതനായിരുന്നില്ല. അതിനാൽ അവൻ അവളെ വിവാഹം കഴിച്ചു. എന്നാൽ ഒരു പുരോഹിതൻ അത് കഴിയുകയില്ല. കാരണം ആ സ്ത്രീ വേറൊരു മനുഷ്യന്റെ ഭാര്യയായിരുന്നിട്ട് സ്പർശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയുടെ പരിശുദ്ധതയെ കാണിക്കുന്നു. മണവാട്ടിക്ക് കലപ്പില്ലാത്ത വചനമായിട്ട് ഒരു വചനം പോലും ഒരിടത്തും വിട്ടുപോകുന്നില്ല. തീർച്ചയായും ഒരു ശരിയായ മണവാട്ടിക്ക് ഒരു സ്ഥാനമില്ലാതെയും മറ്റെന്തിനെന്തോ കുഴപ്പമായിട്ടുള്ള ഒരു മണവാട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? ക്രിസ്തുവിന്റെ മണവാട്ടി അതായിരിക്കില്ല. അവൾ സമ്പൂർണയാകുന്നു. വചനമാകുന്നതെല്ലാം അവളാകുന്നു. ഒരു വചനം യാതൊരിടത്തും തെറ്റിപ്പോകുന്നില്ല. ഇല്ല, അവനവളെ ഉപേക്ഷിക്കാൻ കഴിയും. എന്നാൽ അവൾക്ക് അവനെ ഉപേക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ലൂഥറിന്റെയും വെസ്ലിയുടെയും പെന്തക്കോസ്തുകാരുടെയും കാലത്ത് അവന്റെ കൂടെ വചനത്തിന്റെ ഭാഗമായി തുടരുന്നതിന്, അതായത് ആത്മീയമായ സംഭോഗത്താൽ ഗർഭിണിയായി വചനത്തിന്റെ മുമ്പോട്ടുള്ള ഭാഗമാകുന്നതിനെ അവർ നിരസിച്ചു കളഞ്ഞപ്പോൾ അവനത് ചെയ്യുകയും തെളിയിക്കുകയും ചെയ്തു. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? അവൾ നിരസിച്ചു കളഞ്ഞു. ലൂഥറൻ സഭ ക്രിസ്തുവിന്റെ അനുഗ്രഹത്തെ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു. ലൂഥറൻകാർ അതിനെ നിഷേധിച്ചു കളഞ്ഞു. ഞാൻ ഈ കാര്യത്തെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എന്നെ അതിനുവേണ്ടി എന്തെങ്കിലും പറഞ്ഞേക്കാം. അതായത് ലൂഥറൻകാരെ പോലെ തന്നെ ഇന്ന് ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുകയും അവർ വചനത്തെ എടുക്കുന്നതിൽ പരാജയപ്പെടുകയും അവർ ക്രിസ്തുവിനെ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. തന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും നിരസിക്കുന്ന ഏതൊരു സ്ത്രീയും പിന്നെ അവന് ഭാര്യയായിരിക്കാനുള്ള അധികാരമില്ല. ആമേൻ. തിരുവഴുത്തിൽ രാജാവ് എസ്തറിനെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്തുകൊണ്ടെന്നാൽ രാജ്ഞി ഭർത്താവിനെ നിരസിച്ചു കളഞ്ഞതിനാൽ അവൻ വേറൊരുവളെ സ്വീകരിച്ചു. രാജാവിനോടൊപ്പം എഴുന്നള്ളതിനുള്ള രാജാവിന്റെ ആ കൽപ്പനയെ അനുസരിക്കുന്നത് അവൾ നിരസിച്ചു കളഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? തന്റെ ഭർത്താവിന് ഭാര്യയായിരിക്കുന്നതിനെ നിരസിച്ചു കളയുന്ന ഏതൊരു സ്ത്രീയോടും അതേ കാര്യം തന്നെയാകുന്നു. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ കാലത്തെ ദൈവമക്കൾക്ക് ജന്മം കൊടുക്കുന്നതിനായി ഗർഭധാരണം നിഷേധിക്കുന്ന ഏതൊരു സഭയോടും അതേ കാര്യം തന്നെയാകുന്നു. നാം ലൂഥറൻകാരല്ല, നാം വെസ്ലിയാരല്ല, നാം പെന്തിക്കോസ്തുകാരല്ല. എന്നാൽ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കൂടിയുള്ള ഗർഭധാരണത്താൽ ഈ കാലത്തെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന ഈ കാലത്തെ മക്കളാകേണ്ടിയിരിക്കുന്നു. അത് വിത്തായ കുഞ്ഞാകുന്നു. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കുന്നെന്ന് ഞാൻ ആശിക്കുന്നു. ഗർഭധാരണത്തിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവൻ എന്താണ് ചെയ്യുക? അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുത്ത് ഉപേക്ഷിച്ചു കളയുന്നു. അത് ശരിയാണ്. എന്നാൽ അവൾ അവനെ ഉപേക്ഷിക്കുന്നതിന് ധൈര്യപ്പെടരുത്. അവൻ അവളെ ഉപേക്ഷിക്കുന്നു. അവൻ തന്റെ വചനത്തെ തന്റെ ശരീരത്തോട് വെളിപ്പെടുത്തുകയും അതേ വചനത്താൽ സ്വയം അവനെ തന്നെ ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി. അവന്റെ മക്കൾ കാഴ്ചയ്ക്ക് അവനെ പോലെ കൂടുതൽ കാണപ്പെടാൻ തുടങ്ങി. കാരണം അത് പൂർണ്ണ വളർച്ച പ്രാപിക്കുകയും അല്ലെങ്കിൽ അവർ വചനത്തിന്റെ മക്കളാകുകയും ചെയ്തു. സഭയുടെ മക്കളല്ല, എന്നാൽ വചനത്തിന്റെ മക്കളാകുന്നു. മണവാട്ടി യാതൊരു മനുഷ്യനിർമ്മിതമായ സഭാ സംഘടനയാലും മനുഷ്യനിർമ്മിതമായ സിദ്ധാന്തങ്ങളാലും മലിനമാക്കപ്പെടുകയോ സ്പർശിക്കുകയോ ചെയ്യപ്പെടാത്ത വാത്സല്യവതിയായ വചനമഹിളയാകുന്നു. അവൾ പരിശുദ്ധിയും കലർപ്പില്ലാത്തവളുമാകുന്നു. വചനത്തിന്റെ മണവാട്ടിയാകുന്നു. ആമേൻ, ആമേൻ. ഇത് കമ്പിയുമായി ഇവിടേക്ക് ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. അവൾ ദൈവത്തിന്റെ ഗർഭിണിയായ മകളായിരിക്കും. ഒരു സ്ത്രീക്ക് ലഭിക്കാൻ കഴിയുന്ന എത്ര വലിയ ബഹുമാനമാകുന്നു, സഭയ്ക്ക് ലഭിക്കാൻ കഴിയുന്ന എത്ര വലിയ ബഹുമാനമാകുന്നു. എന്നാൽ ഈ മലിനത അവളെ എവിടെ എത്തിച്ചിരിക്കുന്നുവെന്ന് നോക്കൂ. എന്നിട്ട് ഈ രണ്ട് സഭകളെയും തമ്മിൽ നിങ്ങൾക്ക് താരതമ്യപ്പെടുത്താൻ കഴിയുകയില്ല. അല്ലെങ്കിൽ ഒരു തെരുവുവേശ്യ ജീവനുള്ള ദൈവത്തിന്റെ സഭയുമായി താരതമ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സ്ത്രീയെ ഒരു തെരുവുവേശ്യയുമായി താരതമ്യപ്പെടുത്താൻ കഴിയുമോ? ഇതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെ എന്തുകൊണ്ടാണ്? ഇത് ദൈവത്തിന്റെ നിയമമാണ്, ഇത് വൈരുദ്ധ്യ നിയമമാകുന്നു. രാത്രിയില്ല എങ്കിൽ പകലിനെ നമുക്ക് എങ്ങനെ ആസ്വദിച്ചറിയാൻ കഴിയും?
How would we know how to enjoy the dry weather if there wasn't rain? How would we know to enjoy and respect a real woman?
മഴയില്ലെങ്കിൽ ഉണങ്ങിയ കാലാവസ്ഥ എങ്ങനെ അറിയാൻ കഴിയും? ഒരു വൃത്തികെട്ട സ്ത്രീയില്ലാതെ ഒരു യഥാർത്ഥ സ്ത്രീയെ എങ്ങനെ ആദരിക്കണമെന്ന് അറിയാൻ കഴിയും? അങ്ങനെ ഈ കാര്യങ്ങൾ വെളിപ്പെടുകയും അവന്റെ വചനത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ ആരെങ്കിലും അവനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് വേറൊരുവനെ വിവാഹം കഴിക്കാൻ ധൈര്യപ്പെടരുത്. ഈ രണ്ട് സിദ്ധാന്തങ്ങളും എന്തുകൊണ്ടാണ് തെറ്റാണെന്നുള്ളത് വ്യക്തമാണെന്നുള്ള കാര്യം തീർച്ചയാകുന്നു. നമുക്കത് ഈ രീതിയിലും ആ രീതിയിലും ആക്കാൻ കഴിയില്ല. അത് പിന്നെ വാഗ്ദത്തത്തിന് അപ്പുറത്തായി പോകും. വാഗ്ദത്തം ഇതാകുന്നു, ശരിയായ കാര്യം ഇതാ ഇവിടെയാകുന്നു. അത് വചനമാണ്, അത് പരസ്പരം വിരുദ്ധമല്ല. മത്തായി 28:19, പ്രവൃത്തികൾ 2:38 പരസ്പരം വിരുദ്ധമല്ലാതെ ഇരിക്കുന്നത് പോലെ ഇതിനും അതേപോലെ തന്നെ നിൽക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളിൽ ചില പുരുഷന്മാരും നിങ്ങളിൽ ചില സ്ത്രീകളും ഇതുമായി യോജിക്കുന്നില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്കത് മറച്ചുവെക്കാൻ കഴിയാത്തതിനാലാണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ ഞാൻ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. മത്തായി 28:19, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പീൻ. അവർ നേരെ തിരിഞ്ഞ് അതിന് വിപരീതമായിട്ട് എപ്പോഴെങ്കിലും സ്നാനപ്പെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിയെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ വേദപുസ്തകാലത്തുകൂടിയും പിന്നെ വേദപുസ്തകാലത്തിന്റെ ശേഷം 300 വർഷങ്ങളോളം നിക്കയാ സമിതി വരെയും അവർ അത് ചെയ്തു. അതിനുശേഷം അതിന് പകരമായി വിശ്വാസ പ്രമാണങ്ങൾ അംഗീകരിച്ചു. അത് വെളിപ്പെട്ടിരിക്കുന്നെങ്കിൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത്? ഈ പുസ്തകം മുഴുവനും, വേദപുസ്തകം മുഴുവനും ഒരു വെളിപാടാകുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അപ്രകാരമാണ് ഇതിനും അതിനും ഇടയിലുള്ള സത്യത്തെ നിങ്ങൾ അറിയേണ്ടത്. കാരണം ഇത് വെളിപാടാകുന്നു. ഈ വെളിപാട് തിരുവെഴുത്ത് പ്രകാരമായിരിക്കണം, തിരുവെഴുത്തിന് വിപരീതമായി കൂടാ. നിങ്ങൾ പറഞ്ഞേക്കാം, കൊള്ളാം, ഇത് എനിക്ക് ഇങ്ങനെയാണ് വെളിപ്പെട്ടിരിക്കുന്നത് എങ്കിൽ അത് തിരുവെഴുത്തിന് വിപരീതമായിട്ടാണെങ്കിൽ പിന്നെ അത് ഒരിക്കലും ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളതല്ല, അത് ശരിയാണ്.
Jesus said himself that the entire church.
നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മത്തായി 16:18 യേശു പറഞ്ഞു, തന്റെ സഭ മുഴുവനും അവൻ സ്വയം തന്നെയായ വചനത്തിന്റെ ആത്മീയ വെളിപാടിൽ പണിയപ്പെടും.
I say unto thee that thou art Peter, and flesh and blood never revealed this to you.
നീ പത്രസാകുന്നു, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത് ഈ പാറമേൽ. കത്തോലിക്കരായ എന്റെ സ്നേഹിതർ അത് പത്രോസിന്റെ മേലായിരുന്നു പണിതത്. അപ്പോസ്തോലനായ പത്രോസ് പിന്നെ അത് അപ്പോസ്തോലിക്ക സമ്മതത്തോടെ പിന്തുടർച്ചയിലായി ഇന്ന ഇന്ന ആളാകുന്നു എന്ന് നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. യേശുക്രിസ്തുവിന്റെ മേലായിരുന്നു അത് പണിതത് എന്ന് പ്രൊട്ടസ്റ്റന്റുകാർ പറയും. നിങ്ങളോട് വ്യത്യസ്തമായിരിക്കാതെ കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് മാത്രം നമുക്ക് എടുക്കാം. അവൻ പറഞ്ഞു, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, എന്നാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. ഈ പാറമേൽ, അതായത് വചനം എന്താകുന്നു എന്നുള്ള ആത്മീയമായ ഈ വെളിപാടിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അവന്റെ ഭാര്യ ഒരിക്കലും വേറൊരു പുരുഷനോട് വികാരത്തിലാകുകയില്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഒരിക്കലും അതിനെ ഇളക്കുകയില്ല. ഏദൻ തോട്ടത്തിൽ കായനും ഹാബേലുമായിരുന്നു. കായൻ തന്റെ സ്വന്തം ധാരണയെടുത്തു, ദൈവം ഒരു നല്ല ദൈവമാകുന്നു, അവൻ സകല സൃഷ്ടിക്ക് മേലെയാകുന്നു, അതുകൊണ്ട് ഞാൻ പയറും കിഴങ്ങും കുറച്ച് പൂക്കളും എടുത്തിട്ട് അവനൊരു മനോഹരമായ യാഗപീഠം പണിയുമെന്ന് പറഞ്ഞു. അതൊരു സഭയാകുന്നു. എന്നിട്ട് അവൻ മുട്ടുകുത്തി, അവൻ ദൈവത്തെ വിശ്വസിച്ചിരുന്നു, അവൻ ദൈവത്തെ ആരാധിക്കുകയും തന്റെ കൈകൾ അവങ്കിലേക്ക് ഉയർത്തിയിട്ട് ഈ യാഗത്തെ അവൻ അർപ്പിക്കുകയും ചെയ്തു. ഹാബേൽ ചെയ്തതുപോലെ ഈശ്വരഭക്തിയോടുകൂടെ അവൻ എല്ലാം ചെയ്തു. ഹാബേലും അതുപോലെ ഒരു യാഗപീഠം പണിതു. എന്നാൽ ഹാബേൽ ഒരു കുഞ്ഞാടിനെയാണ് ബലിയർപ്പിക്കാനായി അവിടെ കൊണ്ടുവന്നത്. കായൻ വിചാരിച്ചു പാപത്തിന് മറുമരുന്നായിട്ട്, അതായത് തന്റെ മാതാപിതാക്കൾ തോട്ടത്തിൽ അവരോട് പറഞ്ഞു തരുന്ന പോലെ ആ ഫലം തിന്നിരിക്കണം. എന്നാൽ ഹാബേൽ ഒരു ദൈവിക വെളിപാടിൽ കൂടെ രക്തമാണ് ഇത് ചെയ്തതെന്നറിഞ്ഞു. ഒരു ദൈവിക വെളിപാടായിരുന്നു. വേദപുസ്തകത്തിലെ എബ്രായർ 11:11 വിശ്വാസത്താൽ, അതായത് വെളിപാടിനാൽ, ഹാബേൽ ദൈവത്തിന് കായിന്റേതിലും ഉത്തമമായി യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. അത് ശരിയല്ലേ? ആമേൻ. സഹോദര സഹോദരി, ഇത് എത്രയും വ്യക്തമായിരിക്കാൻ കഴിയുമോ അത്രയും എനിക്ക് വ്യക്തമാകുന്നു. ഈ മുഴുവൻ കാര്യവും ഇതാകുന്നു. ഇപ്പോൾ വിവാഹവും വിവാഹമോചനവും എന്ന കാര്യത്തിൽ നോക്കൂ. ഇത് വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അത് വെളിപ്പെടുന്നതുവരെ അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. എന്നാൽ ഈ അന്ത്യകാലത്ത് വേദപുസ്തകത്തിലെ മറിഞ്ഞുകിടക്കുന്ന സകല മർമ്മങ്ങളും വെളിപ്പെടുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എത്ര പേർക്കതറിയാം? അത് വെളിപാട് 10 അധ്യായമാകുന്നു. ഈ മറഞ്ഞു കിടക്കുന്ന സകല രഹസ്യങ്ങളും വിവാഹവും വിവാഹമോചനവും കൂടാതെ മറ്റുള്ളതായ മറഞ്ഞു കിടക്കുന്ന സകല രഹസ്യങ്ങളും അന്ത്യകാലത്ത് വെളിപ്പെടുമെന്ന് യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ട്യൂഷനിലേക്ക് പോകുക എന്ന് ശബ്ദം എന്നോട് പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, കൂടാതെ ആകാശത്തിലുണ്ടായ അജ്ഞേയമായ വെളിച്ചവും 7 ദൂതന്മാർ അവിടെ നിൽക്കുന്നതും തിരികെ വന്ന് 7 മുദ്രകൾ പൊട്ടിക്കുന്നതും നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക, അത് സത്യമാകുന്നു. ഇപ്പോൾ സ്വല്പം കൂടി മുമ്പോട്ട് പോകാം. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുവീൻ. നിങ്ങൾക്ക് ഭക്ഷണത്തിന് പോകേണ്ടിയ സമയമായിരിക്കുന്നുവെന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ നല്ലതായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ത്രീക്ക് അവളുടേതായ സ്ഥാനമുണ്ട്. അവളൊരു രത്നമാണ്. ശലോമോന് 10,000 ഭാര്യമാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ 1,000 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. അവൻ പറഞ്ഞു, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. അവൻ പറഞ്ഞു, സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം, അതൊരു വലിയ ബഹുമാനമാണ്. എന്നാൽ ദുഷ്ടപ്രവൃത്തിക്കാരിയായ ഭാര്യ രക്തത്തിലെ വെള്ളമാണ്. രക്തം അവന്റെ ജീവനാകുന്നു. ശലോമോൻ ഇപ്രകാരം പറയുന്നു, 1,000 ഒരു നല്ല പുരുഷനെ കണ്ടെത്താം, എന്നാൽ 1,000 ഒരു നല്ല സ്ത്രീയെ കണ്ടെത്താൻ പ്രയാസമാണ്. ശലോമോൻ അപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതെങ്ങനെയാണുള്ളതെന്ന് ശ്രദ്ധിക്കുക. എന്നാൽ സ്ത്രീകളെ, നിങ്ങൾ രത്നമാകുന്നു. നിങ്ങൾ രത്നമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കതാകാം, എന്നാൽ അതിനുള്ള ആഗ്രഹം നിങ്ങളിലുണ്ടായിരിക്കണം. വിവാഹവും വിവാഹമോചനവും എന്തുകൊണ്ടാണെന്നും സർവ്വപാപത്തിനും കാരണമാക്കിയത് നിങ്ങളുടെ വർഗമാണെന്നും യേശു പിന്നിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾ കാണുന്നുവല്ലോ. ആ കാരണത്താലാണ് ബഹുഭാര്യാത്വവും വിവാഹമോചനവും മറ്റ് കാര്യങ്ങളും ഉളവായത്. ആദ്യം അതൊരിക്കലും അപ്രകാരമായിരുന്നില്ല. വരുവാനിരിക്കുന്ന ലോകത്തിലും അതൊരിക്കലും അപ്രകാരമാകുകയില്ല. ഗോത്രപിതാക്കന്മാരെ ഉത്ഭവിപ്പിച്ച യാക്കോബിനെ നോക്കുക. അവന് കുറഞ്ഞപക്ഷം 12 ഭാര്യമാരുണ്ടായിരുന്നു. അവൻ 2 സഹോദരിമാരെ വിവാഹം കഴിക്കുകയും അതിനു പുറമെയായി അവരുടെ ദാസിമാരെയും വിവാഹം കഴിച്ചു. അവരോടൊപ്പം അവൻ ജീവിച്ചത് ഒരു പൊതുവായ നിയമമായിരുന്നു. ഈ ദാസിമാരായ സ്ത്രീകളിൽ നിന്നുമാണ് ഗോത്രപിതാക്കന്മാർ ജനിച്ചത്. അത് ശരിയല്ലേ? നിങ്ങൾക്ക് വചനത്തെ സമമായി എടുക്കേണ്ടിയിരിക്കുന്നു. ഓ, അതിനെക്കുറിച്ച് പേജ് നിറച്ച് എന്റെ പക്കൽ എഴുതിയതുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു വൈദികൻ എന്നെ എപ്പോഴെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ചുകൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആത്മീയത ഉണ്ടെങ്കിൽ ഇത് സത്യമാണെന്ന് തീർച്ചയായും ഇവിടെ തന്നെ കാണാൻ കഴിയും. അതിൽ യാതൊരു ചോദ്യവുമില്ല. ഒരു നല്ല സ്ത്രീ ഒരു നല്ല കാര്യമാണെന്ന് എനിക്കറിയാം. ഒരു യഥാർത്ഥ സ്ത്രീയിൽ ഞാനതറിയുന്നു. വാസ്തവമായും ശ്രേഷ്ഠയായ സ്ത്രീകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർ വാസ്തവമായും മറ്റേതൊരു പുരുഷനെ പോലെയാണ്. അവളൊരു ഉപോൽപ്പന്നവും അവന്റെ ഒരു ഭാഗവുമാകുന്നു. വീഴ്ചയിൽ അവൻ അവൾക്ക് ചെവി കൊടുത്തു. അവൾ അവന്റെ ഒരു ഭാഗമാകുന്നു. അവൾ വൃത്തികെട്ടവളാകാൻ കഴിയുന്ന വിധം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അപ്രകാരമാകുന്നതിനെ സ്വീകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നതിനുള്ള അധികാരവും അവൾക്ക് കൊടുത്തിരിക്കുന്നു. അത് ആദിയിൽ അവൾക്ക് നൽകപ്പെട്ട യഥാർത്ഥ സ്വഭാവത്തിന് വിപരീതമായതാണ്. അങ്ങനെ അവൾ അവിടെയായിരിക്കുന്നു. ഇപ്പോൾ 12 ഞാൻ ചില കാര്യങ്ങളെ കുറച്ച് സമയത്തേക്ക് വിട്ടുകളയുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, ഞാനിത് എന്റെ കൂട്ടരോട് മാത്രമായി പറയുകയാണ്. കൂടാതെ പുറത്ത് ബന്ധപ്പെട്ടിരിക്കുന്നവർ, എന്നെ പിന്തുടരുന്ന എന്റെ സ്വന്തം ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിത് പുറത്ത് പറയുന്നത്. ഈ സന്ദേശവും അവർക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ എന്താണ് ഇവിടെ പറയാൻ പോകുന്നത്? ഏതൊരു ശുശ്രൂഷകനും, അതെ, അതൊരു ആട്ടിൻ കുഞ്ഞാടിന്റെ ഇടയനായാലും അവൻ ആഗ്രഹിക്കുന്നത് അവൻ ചെയ്തുകൊള്ളട്ടെ. അതേതൊരു ഇടയനും ദൈവത്തിനും ഇടയ്ക്കുമുള്ള കാര്യമാണ്. കൂടാതെ ഏതൊരു പട്ടക്കാരനായാലും ഏതൊരു പ്രാസംഗികനായാലും, എന്റെ സഹോദര, അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഞാനിവിടെ ജെഫേഴ്സൺ വിലയിൽ മാത്രമായിട്ട് പറയുകയാണ്. ഞാൻ സംസാരിക്കുന്ന ഏക സ്ഥലം അതാകുന്നു. കാരണം ഇതെന്റെ സ്വന്തം ആട്ടിൻ കൂട്ടമാണ്. ഇതെന്റെ വിചാരണയിൽ അധ്യക്ഷത ചെയ്യുന്നതിനായി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ആട്ടിൻ കൂട്ടമാണ്. ഞാൻ ഇതിനുവേണ്ടി ഉത്തരവാദിയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടെയായിരിക്കുന്ന ഈ ജനങ്ങൾ എന്റെ അനുയായികളും ഞാൻ അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെ സഹായിക്കുന്നതിനായി ഇവിടെയായിരിക്കുന്നു. കൂടാതെ ഞാൻ നിങ്ങളുടെ സ്നേഹിതനാകുന്നു. ഞാൻ നിങ്ങൾക്കെതിരായി സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം, എന്നാൽ ഞാനിത് നിങ്ങളുടെ തന്മയ്ക്കായി പറയുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്രകാരമല്ലെങ്കിൽ പിന്നെ ദൈവം എന്റെ ന്യായാധിപനാകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതൊരു കഠിനവും ഭയങ്കരവുമായ ഒരു കാര്യമാണ്. ഇതെങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് എനിക്കറിയില്ല. എന്റെ സഭയിൽ തന്നെയുള്ള ചില പുരുഷന്മാരും സ്ത്രീകളും 2-3 വട്ടം വിവാഹിതരായിരിക്കെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? നല്ല പുരുഷന്മാരും നല്ല സ്ത്രീകളും, എന്നാൽ എല്ലാം കൂട്ടിക്കൊഴക്കപ്പെട്ടിരിക്കുന്നു. എന്താണിത് ചെയ്യാനിടയാക്കിയത്? വ്യാജ ഉപദേശങ്ങളാണെന്നുള്ളത് തീർച്ചയായും കാര്യമാണ്. കർത്താവിങ്കിലേക്ക് അവർ കാത്തിരുന്നില്ല. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. മനുഷ്യർ യോജിപ്പിച്ചതിനെ എന്നല്ല, എന്നാൽ ദൈവം അവരെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഇതെന്റെ ഭാര്യയാണെന്ന് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും നേരെ ഒരു വെളിപാടുള്ളപ്പോൾ ബാക്കിയുള്ള നിങ്ങളുടെ ജീവകാലം മുഴുവൻ അതേ കാര്യം തന്നെയാകുന്നു. മനസ്സിലായില്ലേ? എന്നാൽ മനുഷ്യർ യോജിപ്പിച്ചതിനെ ആർക്കും വേർപിരിക്കാൻ കഴിയും. എന്നാൽ ദൈവം യോജിപ്പിച്ചതിനെ ആരും തൊടാൻ ധൈര്യപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്നവൻ പറഞ്ഞു. ഏതെങ്കിലും അരക്കുടിയനായ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യോജിപ്പിച്ചതല്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് പകരം ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു കൂട്ടം മതവിശ്വാസം കൊണ്ട് ലോകത്തിൽ തനിക്ക് തോന്നിയതെന്തും ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പിമ്പോക്കനായ പ്രാസംഗികൻ യോജിപ്പിച്ചതിനെയോ എന്നുമല്ല, ദൈവം എന്താണ് യോജിപ്പിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളോടത്ത് പറയാൻ പോകുകയാണ്, ഞാൻ എന്താണ് നിങ്ങളോട് പറയുന്നത് എന്നുള്ളതിനെപ്പറ്റി ഞാൻ വളരെ സൂക്ഷിച്ചിരിക്കുന്നു. നിങ്ങളോട് പരുക്കമായിരിക്കാൻ ഞാനും അർത്ഥമാക്കുന്നില്ല. എന്റെ പാസ്റ്റർമാരായ സഹോദരന്മാരോടും ഞാൻ പരുക്കമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ അർത്ഥമാക്കുന്നില്ല. എന്നാൽ ഇതെന്റെ കൈകളിൽ നൽകിയിരിക്കുന്നുവെന്ന് മനസ്സിലായിരിക്കെ ഞാൻ ഇതിന് ഉത്തരവാദിയാണ്. എനിക്കിത് പിടിച്ചുവെക്കാൻ കഴിയില്ല. അതെങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് എനിക്കറിയില്ല. ഈ ടേപ്പ് അത് ചെയ്യും എന്ന് ഞാൻ അറിയുന്നു. ഓ, അതിന്റെ കാര്യാലയം തുറന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ തയ്യാറാവുകയാണ്. കാരണം ഇവിടെ ഇതാ അത് വന്നുകൊണ്ടിരിക്കുന്നു. അത് സർപ്പസന്ധതി എന്നതുപോലെ തന്നെയാണ്, എന്നാൽ അതിനെ പരിപൂർണമായും ശരിയായി തെളിയിച്ചിരിക്കുന്നു. എന്റെ പക്കൽ ചിത്രങ്ങളുണ്ട്, അതിൽ സ്ത്രീകൾ. അത് വലിയ ഭദ്രാസനങ്ങളിലുള്ള യഥാർത്ഥമായ ചിത്രങ്ങളാകുന്നു. ഈ ചിത്രങ്ങളിൽ അത് ഒരു സ്ത്രീയുടെ കാലിലേക്ക് പാമ്പിഴിഞ്ഞു കയറുന്നതായും കൂടാതെ എപ്രകാരം അതവളെ ചുറ്റിയിരിക്കുന്നതിന്റെയും ചിത്രങ്ങളുണ്ട്. ഒരു മനുഷ്യൻ അവളെ ഒരിക്കലും തൊടാൻ കഴിയാത്ത രീതിയിലുള്ള എല്ലാവിധ വികാരാവശ്യങ്ങളോടുകൂടി ഈ വലിയ പാമ്പ് അവളെ ചുറ്റിയിരിക്കുന്നതായും മറ്റും ചിത്രീകരിക്കുന്നു. അത് തികച്ചും സത്യമാണ്. അത് തീരെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയും ഇനി മോശമാകുകയും ചെയ്യും. അവൻ പാമ്പായിരുന്നില്ല. അവനൊരു പാമ്പായിരുന്നപ്പോൾ അവൻ അവളുമായിട്ട് ലൈംഗിക ബന്ധം കഴിയുമായിരുന്നില്ല. ഓർക്കുക, കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഒരു വാദപ്രതിവാദമുണ്ടായി. അതൊരു വാദപ്രതിവാദമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അസംബ്ലി ഓഫ് ഗോഡിലെ ഒരു ശുശ്രൂഷകനും സഹപ്രവർത്തകനുമായ വ്യക്തി ഈ വിഷയത്തിൽ നിങ്ങൾ തെറ്റാണ് എന്ന് എന്നോട് പറഞ്ഞു. കൊള്ളാം, ഞാൻ തെറ്റാകാനിടയുണ്ട്, എന്നാൽ നിങ്ങളെ അതെനിക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. അത് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് മനസ്സിലാകാതെയായി. എന്നാൽ ഒരു കാര്യം അദ്ദേഹം ചോദിച്ചു, സഹോദരൻ ബ്രഹാം, ആ ജാതി എവിടെയാകുന്നു? അതത് തരം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. എങ്കിൽ മനുഷ്യനും മൃഗത്തിനും ഇടയ്ക്കായി ഇപ്പോൾ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്തതെന്ന് നിങ്ങൾ പറഞ്ഞ ആ ജാതി എവിടെയാകുന്നു? അവൻ എവിടെയാകുന്നു? അത് ഈ ഭൂമിയിലുണ്ടോ? അതൊരാൾക്കുരങ്ങായിരുന്നോ എന്ന് ചോദിച്ചു. അല്ല, കാരണം ആൾക്കുരങ്ങിന്റെ രക്തം സ്ത്രീയുടെ രക്തവുമായിട്ട് മിശ്രിതമാകുകയില്ല. മറ്റ് യാതൊരു മൃഗത്തിന്റെയും സ്ത്രീയുടേതുമായിട്ട് മിശ്രിതമാകുകയില്ല. ഇല്ല, അതേപോലെ ഒരു മനുഷ്യന്റെ ശുക്ലവും സ്ത്രീയുമായി മിശ്രിതമാകുകയില്ല. അത് പ്രാവർത്തികമാകുകയില്ല. എങ്കിൽ പിന്നെ ആ വിശേഷ മൃഗം എവിടെയാകുന്നു? കൂടാതെ എല്ലാം അതത് തരത്തിൽപ്പെട്ടതിനെ ഉളവാക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിമിഷം കാത്തുനിന്നു. അപ്പോൾ പരിശുദ്ധാത്മാ മാതിരിയോടെ അതിവിടെയാകുന്നു എന്ന് അദ്ദേഹത്തോട് പറയുക എന്നോട് പറഞ്ഞു. എന്നാൽ ആദ്യം ഞാൻ പറഞ്ഞു അത് വ്യത്യസ്തമായ കനഡയുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, സഹോദരൻ ബ്രഹാം, നാം വചനത്തെയാണല്ലോ സംസാരിക്കുന്നത്, അത് ശരിയല്ലേ? അതെ ശ്രീമാൻ എന്ന് ഞാൻ പറഞ്ഞു. അവർ ഡൈനോസോഴ്സിനെയും അതുപോലെ വളരെ വലിയ ജന്തുക്കളെയും മറ്റുള്ള കാര്യങ്ങളെയും ഇന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ, അത് വ്യത്യസ്തമായ കാര്യവും മറ്റുമാകുന്നുവല്ലോ, ഇതായിരിക്കാനിടയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, നാം വചനത്തിന്റെ തെളിവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പാപം ഇന്നും ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ മൂലപാപവും ഇവിടെ ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് യേശുവേ, നീ പറഞ്ഞു എന്ത് പറയേണ്ടുവെന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ എന്ന് നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവെ, ഞാൻ എന്ത് പറയണം? അതിവിടെയാകുന്നു എന്ന് അദ്ദേഹത്തോട് പറയുക എന്ന് ദൈവം വീണ്ടും പറഞ്ഞു. അത് ഞാൻ പ്രസംഗപീഠത്തിൽ വെച്ച് ദർശനങ്ങളിൽ കാണുന്നത് പോലെ തന്നെയായിരുന്നു. അതിവിടെയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതെവിടെയാകുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എവിടെ എന്ന് അദ്ദേഹം ചോദിച്ചു. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പ് അത് പാമ്പാകുന്നു എന്നവൻ പറഞ്ഞു. അത് ശരിക്കും അപ്രകാരം തന്നെയാകുന്നു. കാരണം അവൻ ഇനിയും ഒരു മൃഗമായിരിക്കുന്നില്ല. അവൻ ശപിക്കപ്പെടുകയും ആയുഷ്കാലമൊക്കെയും ഉരസുകൊണ്ട് ഗമിക്കുകയും ചെയ്യും. അവൻ ഇവിടെയാകുന്നു, അത് ശരിയല്ലേ? അവൻ ചെയ്ത ആ പ്രവൃത്തിയിൽ ഇപ്പോഴും അതേ പാപം തന്നെ. ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷ സംബന്ധം പോലെയാകുന്നു. അവിടെയാണ് അവളുടെ ശുക്രകണ്ണുകളുടെ അവസ്ഥയും മറ്റു കാര്യങ്ങളും അവളുടെ വികാരാവശ്യങ്ങൾ ഒരു പുരുഷന് ചെയ്യാൻ കഴിയുന്നതിനും വളരെ ദൂരത്തായിരിക്കുന്നത്. ഞാനതിവിടെ നിർത്തുകയാണ്. കാരണം നമുക്കൊരു മിശ്രിത ശ്രോതാക്കളുടെ കൂട്ടമാണല്ലോ ഇവിടെ ഉള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആ വ്യക്തിയെ കെട്ടിയിട്ട് വീണ്ടും സംസാരിക്കാം. അതിനെപ്പറ്റിയുള്ള പത്രങ്ങളും മറ്റും ഇപ്പോൾ തന്നെ എന്റെ പക്കലുണ്ട്. കൂടാതെ ഇന്ന് രാവിലെ ഞാനത് കൊണ്ടുവരാൻ പോകുകയായിരുന്നു. ഞാൻ മുഴുവൻ ദിവസവും അതിനുവേണ്ടി എടുക്കാൻ പോകുകയായിരുന്നു. എന്നാൽ ഞാൻ ഇതുമാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതെന്റെ സഭയോട് മാത്രമാകുന്നു. എന്റെ സഭയെന്നല്ല, എന്നാൽ എന്നെ വിശ്വസിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്ന ചെറിയ കൂട്ടത്തോടാകുന്നു.
ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ അത് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തതായിരിക്കണം എന്നറിയുന്നു. പിന്നെ എനിക്ക് തിരുവെഴുത്തുകൾ അവൻ വെളിപ്പെടുത്തുന്ന പ്രകാരമായിരിക്കും. എന്നാൽ ദൈവമായ കർത്താവെ, എനിക്ക് സഭയോട് എന്ത് പറയാൻ കഴിയും? ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ വേർപെടുത്തലുണ്ടാകും. മനുഷ്യർ തിണ്ണയിലും മുറ്റത്തും മറ്റെല്ലായിടത്തുമായിരുന്നു കൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിച്ച് കളയണമോ? ഞാൻ എന്റെ ഭർത്താവിനെ വിട്ടുകളയണമോ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? കർത്താവെ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്തോ എന്നോട്, നീ മലമുകളിലേക്ക് പോകുക, ഞാൻ നിന്നോട് സംസാരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ മലമുകളിലായിരിക്കുമ്പോൾ താഴെ ട്യൂസോണിൽ അവരിത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന എന്റെ കൊച്ചുമകളും മറ്റുള്ളവരും പറഞ്ഞു, അധ്യാപികമാർ അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് അങ്ങ് ദൂരെയായി ആ മലയിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു. അവിടെ തീക്കത്തെ ശുക്ല സ്വർണം പോലെ മേഘം ആകാശത്തേക്കും പിന്നെ താഴെയും വീണ്ടും ആകാശത്തേക്ക് പോകുകയും താഴേക്ക് വരികയും ചെയ്യുന്നത് കാണുക എന്ന് പറഞ്ഞു. സഹോദരി ഈവാൻസ് ഇവിടെയുണ്ടോ? കൂടാതെ റോണി ഇവിടെ സന്നിഹിതനാണോ? ഞാൻ തിരികെ വരുമ്പോൾ ഈവാൻസിന്റെ ഇന്ധനം നിറയ്ക്കുന്ന സ്ഥാനത്തുകൂടി വന്നിരുന്നു. അവിടെ ഈ ചെറുപ്പക്കാരൻ ജോലി ചെയ്തിരുന്നു. ഈ ചെറുപ്പക്കാരൻ എന്തെങ്കിലും പറയാൻ പോകുകയാണെന്ന് ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ അവൻ എന്നെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയിട്ട്, സഹോദരൻ ബ്രഹാം, അങ്ങ് ദൂരെയായി കാണുന്ന ആ മലയുടെ മുകളിൽ നിങ്ങളായിരുന്നില്ലേ എന്ന് ചോദിച്ചു. റോണി, നീ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയുന്നതിനു വേണ്ടി ഞാൻ അല്ല എന്ന് പറഞ്ഞു. പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങൾ സംഭവിക്കുകയും ഞാനത് ജനങ്ങളോട് പറയാതെ ഇരുന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്നാൽ വളരെയധികം സംഗതികൾ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് അത് പിന്നെ സാധാരണമായതായി തീരുന്നു. അതിനാൽ ഞാൻ ജനങ്ങളോട് പറയാറില്ല. ഞാൻ ചോദിച്ചു, റോണി, നീ എന്താണ് പറയാൻ പോകുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ അവിടെ ആയിരുന്നുവെന്ന് എനിക്ക് കാണിച്ചു തരാൻ കഴിയും. എന്നിട്ട് പറഞ്ഞു, ഞാൻ അമ്മയും വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ആ മേഘം മേലോട്ടും താഴോട്ടും പോകുന്നുകയും പിന്നെ അവിടെ തന്നെ തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. സഹോദരൻ ബ്രഹാം അവിടെ എവിടെയോ ഇരിപ്പുണ്ടായിരിക്കണം. അത് ദൈവം അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ നഗരം മുഴുവൻ ജനങ്ങളെല്ലാം അത് കണ്ടിരുന്നു. മേഘങ്ങളില്ലാതെ പ്രകാശമയമായ ഒരു പകൽ സമയം ഈ വലിയ ശുക്ല സ്വർണം പോലെയുള്ള മേഘം അവിടെ തൂങ്ങിക്കിടന്നിരുന്നു. ഒരു ചോർപ്പ് പോലെ താഴേക്ക് വരികയും തിരികെ മേലേക്ക് അത് വ്യാപരിക്കുകയും ചെയ്തിരുന്നു. സ്നേഹിതരെ, ഇതിനുശേഷം ഞാൻ സമാപിക്കുകയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാം. ഇപ്പോൾ ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അപ്പോഴാണ് അവൻ എനിക്ക് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് ഇത് വിട്ടുകളയരുത്. ഇപ്പോൾ ഞാൻ എന്റെ അനുയായികളോടാണ് സംസാരിക്കുന്നത്. എന്നെയും ഈ സന്ദേശത്തെയും പിന്തുടരുന്നവരോടാണ്, പുറത്തുള്ളവരോടല്ല. ദൈവം മുമ്പാകെ എന്നെ ഇതിന് സാക്ഷിയാക്കിക്കൊള്ളുക. ഈ കൂട്ടത്തോട് മാത്രമാകുന്നു. ഇപ്പോൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട വേദശാസ്ത്രത്തിന്റെ കാരണത്താൽ നാം ഈ താറുമാറിലെത്തിയിരിക്കുന്നു. അത് ശരിയല്ലേ? ആ കാരണത്താലാണ് നിങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ഈ രണ്ടു വട്ടം വിവാഹിതരായിരിക്കുന്നത്. അതിന്റെ കാരണം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട വേദശാസ്ത്രമാണ്. ഇപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ചില കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവവും സൃഷ്ടാവുമായവനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെട്ടു. അവന്റെ പ്രവാചകനായ മോശ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിച്ച് വാഗ്ദത്ത ദേശത്താക്കുന്നതിനായി വന്നു. അപ്പോൾ മോശ ജനങ്ങളെ ഈ അവസ്ഥയിൽ കാണുകയും ഉപേക്ഷണപത്രം കൊടുക്കാൻ അനുവദിക്കുകയും ചെയ്തതായി യേശു ഇവിടെ പറയുന്നു. കാരണം ഇത് തന്നെ അവിടുത്തെയും അവസ്ഥയായിരുന്നു. മോശയും ഇതുപോലെ തന്നെ കണ്ടിട്ട് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം മോശയെ അനുവദിക്കുകയും ഈ ജനങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ട ആ പ്രവാചകൻ ഉപേക്ഷണപത്രം കൊടുക്കുന്നതിന് അവരെ അനുവദിക്കുകയും ചെയ്തു. കൂടാതെ കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനം 7-ാം അധ്യായത്തിന്റെ 12-ഉം 15-ഉം വാക്യങ്ങളിൽ പുതിയ നിയമ പ്രവാചകനായ പൌലൂസ് സഭയിൽ ഇതേ കാര്യത്തെ തന്നെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത് എന്ന് പറഞ്ഞു. അത് ശരിയല്ലേ? അത് വിവാഹമോചനത്തിന്റെ അവസ്ഥയിലെത്തിയ കാരണത്താലായിരുന്നു. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. എന്നാൽ മോശയെ അതിനെ അനുവദിക്കുകയും ദൈവം അതിനെ നീതിയായി അംഗീകരിക്കുകയും ചെയ്തു. അതുപോലെ പൌലൂസ് തന്റെ സഭയെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ അവനും അതിനുള്ള അവകാശമുണ്ടായിരുന്നു.
ഇപ്പോൾ ഇത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ഇത് ദൈവത്തിൽ നിന്നും വരുന്നതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എങ്കിൽ തന്റെ മേഘത്തിന്റെയും തന്റെ സന്ദേശത്തിന്റെയും തെളിവിനാൽ ഇത്രയും ദൂരം എന്നെ നടത്തിക്കൊണ്ടുവന്ന ദൈവം ആ മലമുകളിൽ വെച്ച് എന്നെയും അതേ കാര്യം ചെയ്യുന്നതിനും നിങ്ങളായിരിക്കുന്നതായ മാർഗത്തിൽ മുൻപോട്ട് പോകുകയും ഇനിയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിന് അനുവദിക്കയില്ലേ? നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം പോയി സമാധാനത്തോടെ ജീവിച്ചുകൊള്ളുക. കാരണം ഈ നാഴിക താമസിച്ചിരിക്കുന്നു, കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളെ ഖണ്ഡിക്കുന്നതിന് നമുക്കിനി സമയമില്ല. നിങ്ങളത് വീണ്ടും ചെയ്യുന്നതിന് ധൈര്യപ്പെടരുത്. ഞാൻ എന്റെ സഭയോട് മാത്രമായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ വിവാഹിതനാണെങ്കിൽ ആ മലയുടെ മുകളിൽ വെച്ച് ദൈവം എന്നെ ഇതിനായി സാക്ഷ്യം വഹിച്ചിരിക്കുന്നതിനാൽ ഇതൊരു അമാനുഷികമായ വെളിപാടാണെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഏഴ് മുദ്രകൾ തുറക്കപ്പെടുകയും ഇത് ദൈവത്തിന്റെ വചനത്തിലുള്ള ഒരു ചോദ്യവുമായിരിക്കുന്നു. അവർ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പോയിക്കൊണ്ട് ഇനിയും പാപം ചെയ്യാതിരിക്കട്ടെ. ആദ്യയിൽ അങ്ങനെയല്ലായിരുന്നു, അത് ശരിയാണ്. ഇതങ്ങനെയല്ലായിരുന്നു, കൂടാതെ അവസാനവും ഇതങ്ങനെ ആയിരിക്കില്ല. എന്നാൽ ആധുനികപരമായ അവസ്ഥയ്ക്ക് കീഴിൽ ഒരു ദൈവദാസനെ പോലെ അവന്റെ പ്രവാചകനായി ഞാൻ എന്നെ തന്നെ വിളിക്കുന്നില്ല, എന്നാൽ എന്നെ അതിനുവേണ്ടി അയച്ചിരിക്കുന്നെങ്കിലും അവൻ വരുമ്പോൾ അവന് വേണ്ടി ഒരുപക്ഷെ ഒരു സ്ഥാനമൊരുക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആധുനികമായ അവസ്ഥകൾ കടിയിലായിക്കൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം നിങ്ങളുടെ വീടുകളിലേക്ക് പോയിക്കൊണ്ടുവാൻ ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങൾ അവളോടൊപ്പം സന്തോഷവാനാണെങ്കിൽ അവളോടൊപ്പം ജീവിക്കുകയും ദൈവത്തിന്റെ ഉപദേശങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുക. നിങ്ങൾ ഈ പ്രവൃത്തി വീണ്ടും ചെയ്യുവാനായി തുനിഞ്ഞാൽ ദൈവം തന്നെ നിങ്ങളോട് പിന്നെ കരുണയുള്ളവനാകട്ടെ. ഇതുപോലൊരു കാര്യം ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ദൈവത്തിന്റെ ഉപദേശങ്ങളിൽ അവരെ വളർത്തുകയും ചെയ്യുക. ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത് പോലെ തന്നെ ആയിക്കൊണ്ട് നാം ജീവിക്കുന്ന ഈ വൈകിയ നാഴികയിൽ മുമ്പിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി നമുക്ക് പോകാം. അവിടെ എല്ലാം സാധ്യമാകുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് മോശയ്ക്ക് സമ്മതം കൊടുത്ത മഹാനായ അതേ യഹോവ തന്നെയാകുന്നു. നിന്റെ ദാസനായ മോശ തന്റെ ജനങ്ങളോട് എന്തു പറയുമായിരുന്നു? ദൈവമേ, നീ അവന് ഉപേക്ഷണ പത്രം കൊടുക്കുവാനായി അനുമതി നൽകി. മോശ പഴയ നിയമത്തിന്റെ എഴുത്തുകാരനായിരുന്ന പ്രകാരം പുതിയ നിയമത്തിന്റെ എഴുത്തുകാരൻ പൗലോസ് എന്ന മഹാനായ അപ്പോസ്തലനായിരുന്നു. മോശ ന്യായപ്രമാണത്തെയും ന്യായപ്രമാണ കാലയളവിനെയും കുറിച്ച് എഴുതിയിരിക്കുന്നു. വളരെയധികം പ്രവാചകന്മാരും അവരുടെ വാക്കുകളെ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. എന്നാൽ മോശയാണ് ന്യായപ്രമാണം എഴുതിയത്. നീ അവനെ ഉപേക്ഷണ പത്രം എഴുതി കൊടുക്കുന്നതിനായി അനുവദിച്ചു. അത് ജനങ്ങളുടെ ഹൃദയകാഠിന്യത്താലായിരുന്നു. ആ മഹാനായ വിശുദ്ധ പൗലോസും പുതിയ നിയമത്തിന്റെ എഴുത്തുകാരനായിരിക്കെ ഇതുപോലൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഈ അവസ്ഥകൾക്ക് അധീനമായി ഞാൻ കൽപ്പിക്കുന്നു, കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത് എന്ന് പറയാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നും അത് തന്നെയാകുന്നു. ദൈവമായ കർത്താവെ, ലോകം അവസാനിച്ചുകൊണ്ടിരിക്കെ ഞങ്ങൾ ദൈവത്തിന്റെ ദയയ്ക്കും കീഴിലായിരിക്കെ അങ്ങയുടെ സന്നിധിയിൽ ഉടനെ തന്നെ ഉത്തരം നൽകേണ്ടിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ജനങ്ങളുടെ മുമ്പിൽ നീ അത്രമാത്രം പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കെ കർത്താവെ, ഇത് നിന്നിൽ നിന്നും വന്നിരിക്കുന്നത് പോലെ തന്നെ അവർ അതിൽ വിശ്വസിക്കുമെന്ന് എനിക്ക് തീർച്ചയാണ്. കൂടാതെ ഇന്ന് ഇതിന് സാക്ഷ്യം വഹിക്കുന്നതിനായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വളരെയധികം ജനങ്ങൾ മലമുകളിൽ വെച്ചുണ്ടായ അടയാളത്തെ തന്നെയും കണ്ടിരിക്കുന്നു. അവിടെ വെച്ചാണല്ലോ കർത്താവിന്റെ ദൂതന്മാർ ഒരു ചുഴലിക്കാറ്റിൽ വന്ന് അത് ഏഴ് ദൂതന്മാരിലായി വരികയും ഏഴ് മർമ്മങ്ങളുടെ രഹസ്യം തുറന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതേ ദൂതൻ അതേ തന്നെ മാർഗത്തിൽ അതേ മലയിൽ വെച്ച് തന്നെ ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവമേ, നീ ഈ ജനങ്ങൾ അവരുടെ വീടുകളിലേക്ക് ദൈവം അവർക്ക് അനുവദിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറഞ്ഞുകൊണ്ട് പോകാനിടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ അനുവാദത്താൽ ഞാനിത് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് മാത്രമാകുന്നു. കൂടാതെ നിന്റെ അനുവാദത്താൽ മാത്രമേ ഞാനിത് പറയുകയുള്ളൂ. കർത്താവ്, ഈ ജനങ്ങൾ അത്രമാത്രം നന്ദിയുള്ളവരായിട്ട് അവർ ഇനിയും ഒരിക്കലും ഈ പാപം വീണ്ടും ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. എന്നാൽ അവർ സമ്പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്നേഹിച്ചുകൊണ്ട് മറ്റ് യാതൊരു പാപവും ഒരിക്കലും ചെയ്യാൻ ശ്രമിക്കാതിരിക്കട്ടെ. കർത്താവ്, ഈ കുടുംബങ്ങളെ സന്തോഷമേറിയവരാക്കി തീർത്തിട്ട് അവർ അവരുടെ മക്കളെ ദൈവത്തിന്റെ ഉപദേശങ്ങളിൽ വളർത്തുവാനിടയാക്കണമേ. കാരണം കർത്താവേ, എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന സന്ദേശം നൽകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ചെയ്യാൻ അറിയാവുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആഴ്ചകളും മണിക്കൂറുകളോളം ഉറക്കമില്ലാതെ സാത്താൻ എന്നോട് പൊരുതിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ ജനത്തോട് അവരിത് പഠിക്കുന്നതിനും നിനക്ക് വേണ്ടി ജീവിക്കുന്നതിനും കർത്താവേ, ഞാനിപ്പോൾ ആജ്ഞാപിക്കുന്നു. കർത്താവേ, അത് അനുവദിക്കണമേ. ഇപ്പോൾ ഇതിന്റെ തോളിൽ നിന്നും ഇറക്കി വെച്ചിരിക്കുന്നു. അവർ നിന്റെ കരങ്ങളിലാകുന്നു. നീ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളും പീഡിതരുമായവരുടെ ഇവിടെ കൂട്ടിവച്ചിരിക്കുന്ന ഈ തുവാലകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ രാത്രി ഒരു മഹത്തായതും ശക്തിയേറിയതുമായ ഒരു രാത്രിയായിട്ട് ജനങ്ങളെല്ലാം സുഖപ്പെടാനിടയാക്കണമേ. കർത്താവ് ഇതനുവദിച്ചേരണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ആനന്ദിച്ചുകൊണ്ട് പോകാനിടയാക്കണമേ. കാരണം സൃഷ്ടിയുടെ ദൈവം ഞങ്ങൾക്ക് ആദ്യത്തിട്ടുള്ള കാര്യങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നു. കൂടാതെ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ താറുമാറായ അവസ്ഥയിൽ ഞങ്ങളോട് കൃപയെ വീണ്ടും ഈ അന്ത്യകാലത്തേക്ക് നീട്ടുകയും ചെയ്തിരിക്കുന്നു. ഓ മഹാനും നിത്യനുമായ ദൈവമേ, ഞങ്ങൾ എപ്രകാരം നിനക്ക് വേണ്ടി അതിന് നന്ദിയുള്ളവരാകുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രമാത്രം സന്തോഷമുണ്ടായിട്ടോ ഞങ്ങൾ നിനക്കെതിരായി ഒരിക്കലും പാപം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകുവാനിടയാകാതിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഞാൻ അവനെ സ്നേഹിക്കുന്നു. നിങ്ങളെടുത്തുകൊണ്ട് അവനെ സ്നേഹിച്ചുകൂടാ. ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവനെന്നെ മുൻ സ്നേഹിച്ചതിനാലും എന്റെ രക്ഷയെ കാൽവരിയിൽ വാങ്ങി, അതിനാലും ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷകരായവർ മനസ്സിലാക്കുന്നതിനായി ഞാനിത് പറയുന്നു. ഇത് ഈ സന്ദേശത്തെ പിന്തുടരുന്നവർക്ക് വേണ്ടി മാത്രമാകുന്നു. ഓ, നിങ്ങൾ സന്തോഷിക്കുന്നുവോ? ഈ കാര്യങ്ങളിലെല്ലാം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന സത്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്തതാകുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന പാട്ട് പാടുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ട് നമ്മുടെ കൈകളെ അവനിലേക്ക് ഉയർത്താം. അവന്റെ കൃപയ്ക്കായി ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവന്റെ ദയയ്ക്കായി ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവന്റെ വചനത്തിനായി ഞാൻ അവനെ സ്നേഹിക്കുന്നു. കർത്താവിന്റെ വചനം അവന്റെ പ്രവാചകന്റെ അടുക്കൽ എത്തുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. സഹോദര, കടന്നു വരിക.